സുബ്ഹാനക്കല്ലാഹുമ്മ എന്നൊക്കെ ഖുർആനുണ്ട്. 14 സ്ഥലത്ത് തസ്ബീഹാന രൂപം ഖുർആൻ അല്ല പഠിപ്പിക്കുന്നത്. അത് ഏതെങ്കിലും ഒന്ന് അത്തഹിയാത്തിൽ നമ്മൾ ചെല്ലാറുണ്ടോ? ഇസ്കാരത്തിന്റെ സുജൂദ് കഴിഞ്ഞ ഉടനെ ചെയ്യുന്ന കർമ്മമാണ് പതഹയാത്ത്. അത്തഹിയാത്തിന്റെ സ്ഥാനത്ത് ഒരു തസ്ബീഹ് ചെല്ലാൻ, ഒരു തസ്ബീഹെങ്കിലും ചെല്ലാനാണ് അള്ള പറഞ്ഞത്.
നമ്മൾ ചെല്ലിലുണ്ടോ?
അത്തഹിയാത്ത് മുഴുവൻ ചെല്ലി നോക്കാട്ടെ. എല്ലാവരും ചെല്ലുന്നു വേണ്ട, മനസ്സിലോർത്താ മതി. അത്തഹിയാത്ത് മുബാറകാത്ത് സ്വലവാത്ത് തയ്യിബാത്തുലില്ലാഹി അങ്ങനെ തുടങ്ങി. അസ്സലാമു അലൈക അയ്യുഹ നബിയ്യ റഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹിൻ. അങ്ങനെയാണ് ചെല്ലി. മസീഹ് ദജ്ജാല് വരെ എത്തിയിരുന്നാലും സുബ്ഹാനല്ലാഹില്ല, സുബ്ഹാന റബ്ബില്ല, സുബ്ഹാനക്കല്ലാഹുമ്മില്ല, സുബ്ഹാന റബ്ബിയൽ അലീമില്ല, അയലില്ല, ഒന്നുമില്ല. അള്ളാഹു പ്രത്യേകമായിട്ട് സ്ഥലം നിർണയിച്ച് പറഞ്ഞെന്നതാണ്. സുജൂദ് കഴിഞ്ഞിട്ട് അവസാനത്തെ ഇരുത്തോ നിർത്തോ എന്താവട്ടെ, ഇരുന്നിട്ടാണ് മനുഷ്യൻ ഓടണ്ടല്ലോ. ആ സംസ്കാരം കഴിഞ്ഞിട്ട് പോയാൽ പോരെ. അപ്പൊ സംസ്കാരത്തിന്റെ ടൈം ആകുമ്പോ അവിടെ തന്നെ ഇരിക്കാം. സുജൂദ് കഴിഞ്ഞാൽ പിന്നെ ഇരിക്കണം എന്ന് പറഞ്ഞ് വേണ്ട അവിടെ കിടന്നോ? അതൊക്കെ വേണം പറഞ്ഞു കൊടുക്കാന്നാ. അതെല്ലാം സുജൂദ് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞില്ലല്ലോ. അപ്പൊ ഇങ്ങനെ തസ്ബീഹില്ല, വേണ്ട ഇരിക്കണ്ട, അവിടെ കിടന്ന് ഇരിക്കണേ. അല്ലാണ്ട് പിന്നെ എന്താ എന്നോട് പറയാ? സുജൂദ് കഴിഞ്ഞാൽ പിന്നെ മനസ്സിന് പോണ്ടേ അവിടുന്ന്? ആ പോവാൻ വേണ്ടി ഇരിക്കണ്ടേ, ഇരുന്നതിന്റെ ചെല്ലാം ഇരിക്കാ. ആ ഇരുന്നപ്പോ തന്നെ പറഞ്ഞ പണി വേഗാണ് ചെയ്താണ് ആ തസ്ബീഹ് ചെല്ല എന്നുള്ള പണി. അങ്ങനെയാണ് സുജൂദ് കഴിഞ്ഞിട്ട് ഇരുന്നിട്ട് നമ്മൾ തസ്ബീഹിലുണ്ട്. അത് പറയൊന്നും വേണ്ട, അത് പറയണമെന്ന് പറയുന്ന ആൾക്കാരെ ഞാൻ പറഞ്ഞുതരാം, വേറൊന്നുമല്ല. അപ്പൊ സുജൂദ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരിക്കാം, ഇരുന്നിട്ട് തസ്ബീഹ് അടിച്ചില്ല. എങ്ങനെ തസ്ബീഹ്? അല്ലെങ്കിൽ എന്ന് പറഞ്ഞാലോ ഭംഗിയായ ഒരു തസ്ബീഹ് വേറെ സമഗ്രമായതൊന്ന് കണ്ടെത്താനില്ല. എല്ലാം ഒതുങ്ങിയിട്ടുണ്ട്. അത്തഹിയാത്തിനെ പറ്റി പറഞ്ഞോട്ടോ. സുബ്ഹാന റബ്ബി അല്ല പറഞ്ഞ തസ്ബീഹ, അല്ല പറഞ്ഞ അത്തഹിയാത്ത് പഠിപ്പിക്കുന്നത്. സുജൂദ് കഴിഞ്ഞ് നിസ്കാരത്തിന്റെ അവസാനം ഒരു തസ്ബീഹ് എല്ലാം പറഞ്ഞ തസ്ബീഹ് എങ്ങനെ? സുബ്ഹാന റബ്ബി റബ്ബിൽ ഇജ്ജത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വന്നു പതില്? സുബ്ഹാന റബ്ബി റബ്ബിൽ ഇജ്ജത്തി, പ്രതാപത്തിന്റെ പ്രതാപശാലിയായ അള്ളാഹു പരിശുദ്ധനാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. എന്റെ നാഥൻ പരിശുദ്ധനാണ്. സുബ്ഹാന റബ്ബി റബ്ബിൽ ഇജ്ജത്തി, പ്രതാപശാലിയായ പ്രതാപത്തിന്റെ ഉടമയായ അള്ളാഹുവിനെ ഞാൻ പരിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നു. ധിക്കാരികൾ അവനെ സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിൽ നിന്നെല്ലാം എന്റെ നാഥൻ പരിശുദ്ധനാണ് എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ലോകത്തുള്ള സകല സത്യദൂതന്മാർക്കും അഭിവാച്യം. ഓ ഇത്ര ഭംഗിയായ ലോകത്ത്, ഈ ലോകത്ത് വന്ന ഏതെല്ലാം പ്രവാചകന്മാരുണ്ടോ, ഏതെല്ലാം സത്യദൂതന്മാരുണ്ടോ, അവർക്ക് മുഴുവൻ എന്റെ അഭിവാദ്യം. അലൽ മുർസലീൻ, ഒരു മതക്കാരോടോ ഒരു മതാചാര്യനോടോ യാതൊരു വിദ്വേഷവും എനിക്കില്ല. ദൈവത്തിന്റെ മുമ്പിലുള്ള വലിയൊരു പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാനിതാ പുറത്തു വരുന്നു. എല്ലാ പ്രവാചകന്മാർക്കും അഭിവാദ്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പുറത്തു വരുന്നത്. അസ്സലാമു അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവ്വലോക പരിപാലകനായ അള്ളാഹുവിനാണ് സകല സ്തോത്രവും എന്നും പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ആഖിറു ദഅവാഹും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സത്യവിശ്വാസികളുടെ പ്രാർത്ഥനയുടെ അവസാനം അസ്സലാമു അലൈക്കും അല്ല, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണെന്ന് അള്ള പറഞ്ഞത്. ഞമ്മക്ക് ഏതാ അവസാനത്ത്? ഞമ്മക്ക് അവസാനത്ത് ഏതാ? അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും. ആളുണ്ടോ? ആളില്ല. പിന്നെ ആരാ ചുമര? ആ ചുമര കൊന്തോ തൂണോ എന്തെങ്കിലും ഉണ്ടോ? എന്താ പറഞ്ഞത്? സലാം എങ്ങൊക്കെ സലാം ഉണ്ടാവട്ടെ. ഏത് ചുമരിന് സലാം ഉണ്ടാവാനായി പറഞ്ഞത്? ഒരു റൂമിൽ നിസ്കരിക്കുന്ന ഒരുത്തൻ അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും ആരോടായി പറയണത്? അതാരെ പഠിപ്പിച്ചത്? അള്ള പറഞ്ഞോ? അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും പറയാൻ അള്ള പറഞ്ഞോ? നല്ലൊരു സലാമു ഖുർആൻ ഉണ്ട്, അത് പറഞ്ഞൂടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സത്യവിശ്വാസികളുടെ അവസാനത്തെ പ്രാർത്ഥന, പ്രാർത്ഥനയുടെ അവസാനം. ഇങ്ങനെയൊക്കെ അല്ലാതെ എങ്ങനെ പറയപ്പെടുത്തവനെ? അള്ളാഹു എത്ര ഭംഗിയായിട്ടാണ് ഇത് പഠിപ്പിച്ചത്. നിങ്ങളുടെ അവസാനത്തെ പ്രാർത്ഥന എന്താവണം? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് അവസാനിപ്പിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതുകൊണ്ട് ഖുർആൻ പാരായണം ആരംഭിക്കും വേണമെന്നൊക്കെ അള്ളാഹു പഠിപ്പിച്ചു തന്നു. അപ്പൊ നമ്മുടെ അടുത്ത് അവസാനം അൽഹംദുലില്ല, അവസാനം സുബ്ഹാനല്ല, ആദ്യം ബിസ്മില്ല. ഇപ്പൊ എന്താ പേര്? ഇപ്പൊ നമുക്ക നിസ്കാരത്തിന് തലയും വാരുമില്ല. ആർക്കാ തലയും വാരുമില്ലാത്തത്? നമ്മളെ ഖുർആൻ സുന്നത്തുകാരുടെ നിസ്കാരത്തിന് തലയും വാരുമില്ല എന്നാ പോലെ. അതായത് ഖുർആൻ സുന്നത്തുകാര് തലണ്ട്, അല്ലാഹുപ്രേലിട്ടാണല്ലോ നിസ്കരിക്കല്. തലഷ്ടം പോലെ ഉണ്ട്, അതും ബിസ്മിയൊക്കെ ചൊല്ലിട്ടാ. ഈ അവസാനത്തെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞത്, അസ്സലാമു അലൈക്കും അപ്പുറവും അപ്പുറവും പറയണത് മുടക്കിയതിന്റെ പേരിലാണ് തലയും വാരും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഖുർആൻ സുന്നത്തുകാരെ ആക്ഷേപിക്കണത്. ആക്ഷേപിക്കണ്ടോ, തലയുണ്ട് വാരും ഛന്ദസ്സായിട്ട്.
ഉള്ള ഘടന.
സുബ്ഹാന റബ്ബി റബ്ബിൽ ഇസ്സതി അമ്മാ സിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ് പറഞ്ഞാൽ അത്തഹിയാത്തായി. അതാണ് പരിപൂർണ അത്തഹിയാത്ത്. അവിടെപ്പോ നമ്മള് എന്താ ചെയ്യുന്നത്? അതും കൂടി ഒന്ന് വിവരിച്ചിട്ട് ഒരു മണിക്ക്, കൃത്യം ഒരു മണിക്ക് ഇടവേളയ്ക്ക് വിടും. ഭക്ഷണം കഴിക്കാനോ മറ്റുള്ള നൂറുകരിക്കേണ്ട ആൾക്കാർക്ക് തുറന്ന് പറയാം, ഞാൻ നൂറുകരിക്കൂല, നൂറുകരിക്കൂല, ഞാൻ അസർ കരിക്കും. ഞാൻ ഇപ്പൊ ഊണ് കഴിക്കാൻ പോയാൽ അസർ കരിക്കും. അപ്പൊ തന്നെ കരിക്കാം. അതിന് കാത്തിരിക്കണ്ട, അഞ്ചു മണിക്ക് ശേഷം അസറിക്കാൻ നിൽക്കാൻ പോകണ്ട, മോരു ഇന്ന് നോക്കാൻ നടക്കണ്ട. ഞാൻ സുഹർ കഴിക്കാൻ പോയാൽ അപ്പൊ തന്നെ അസരം കയറാണ്ട് കഴിക്കും. അതെങ്ങനെ? ഉച്ച തിരിഞ്ഞ് അവിടെ മുതൽക്ക് വൈകുന്നേരത്തെ അസറാണ് കരിക്കാന്ന. തിരിഞ്ഞ അവിടെ മുതൽക്ക് അസറായി. അതായത് എല്ലാവരും ദുഹർ കരിക്കുമ്പോ നമുക്ക് അസറായി നടക്കും. അപ്പൊ രണ്ടും ഒന്ന് പന്ത്രണ്ടര മണി മുതൽക്ക് ഉച്ച തിരിഞ്ഞാൽ ദുഹർ ബാങ്ക് കൊടുത്താൽ പിന്നെ ഉറൂബ് വരെ അസറം കരിക്കേണ്ട സമയമാണ് എന്നെ പോലുള്ളവർക്ക്. അത് ചൊക്കാവാ, മൂന്ന് മണി കഴിഞ്ഞിട്ടാവാ, നാലുമണിക്കാവാ. പക്ഷെ സാധാരണ അതിന്റെ പ്രായോഗിക ടൈം അഞ്ചു മണിക്ക് ശേഷം. അസീല് അസീല് ആറ് സ്ഥലത്ത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അസീൽ അത് നാലായാമത്തിന്റെ അവസാനത്തെ ഭാഗമാണ് അസീൽ എന്ന് പറഞ്ഞത്. അപ്പൊ അഞ്ചു മണിക്ക് ശേഷം അതാണ് അബൂ ഹനീഫ സിയാക്കളൊക്കെ പറയുന്നത്. അതാണ് സാധാരണ ടൈം സൗകര്യമുള്ളപ്പോ. ഇല്ലെങ്കിലോ പന്ത്രണ്ടര മണിക്ക് തന്നെ നിസ്കരിക്കാം. പിന്നെ വേറൊന്നുണ്ട് കേട്ടോ, വേറൊന്നുണ്ട്. ദുഹർ നിസ്കരിക്കുന്നവർക്കും ദുഹറിന്റെ കൂടെ അസറും അസറിന്റെ കൂടെ ദുഹറൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അത് വലിയൊരു കാര്യമാണ്. ഒരു അഡ്ജസ്റ്റ്മെന്റ് ജമ്മക്ക എന്ന് പറഞ്ഞിട്ടൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അതിന് പിന്നെ അവർ കാര്യം പറ്റും. റക്കാത്ത് കുറച്ചധികം നിൽക്കാന്നേ ഉള്ളൂ. റക്കാത്ത് കുറച്ചധികം ചെയ്യാന്നല്ലാതെ സമയം അവർക്കും മൂന്ന് തന്നെയാണ്. ഹംബലി മദ്ഹബുകാർക്ക് മൂന്ന് നേരം ഉള്ളൂ. അത്തഹിയാത്ത് പറയട്ടെ. നേരത്തെ സംബന്ധിച്ചൊക്കെ നമുക്ക് രണ്ടാമത്തെ സംഭാഷണത്തിൽ പറയാം, പ്രഭാഷണത്തിൽ പറയാം. അത്തഹിയാത്തിനെ പറ്റി ഇപ്പൊ തന്നെ പറയേണ്ടത് കഴിഞ്ഞ രണ്ടാമത് തുടങ്ങാൻ സമയമല്ല. അത്തഹിയാത്തിൽ എന്താ നമ്മൾ പറയുന്നത്? അത്തഹിയാത്തുൽ മുബാറകാത്ത് സ്വലാത്തു തയ്യിബത്തുലില്ലാഹി. വിശദമായിട്ട് പറയാം. അത്തഹിയാത്തിൽ 15 ജൂദായിസ് എന്നും പറഞ്ഞിട്ട് ഞാനിവിടെ ബുക്ക് അച്ചടിച്ച് വെച്ചിട്ടുണ്ട്. പലരും വായിച്ചിട്ടുണ്ടായിരിക്കും, വായിക്കേണ്ടവർക്ക് ഇനിയും കിട്ടും ചെയ്യും. 15 ജൂദത്തരം അത്തഹിയാത്തിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് പറയാം. അപ്പൊ മനസ്സിലാവുന്നവർക്ക് 15 ഉണ്ടാവോ ഇല്ലയെന്ന് അതിന് മനസ്സിലാക്കാം. പ്രധാനപ്പെട്ടത് അറിഞ്ഞപ്പോ തന്നെ പറയാം. അത്തഹിയാത്തിൽ പറയുന്നത് എന്താ? അത്തഹിയാത്തുൽ മുബാറകാത്ത് സ്വലാത്തു തയ്യിബത്തുലില്ലാഹി. അത്തഹിയാത്തുൽ മുബാറക തഹിയാത്ത് എന്ന് പറഞ്ഞ അഭിവാദ്യങ്ങൾ. അത്തഹിയാത്തു മുബാറകാത്ത് സ്വലാത്തു തയ്യിബത്തുലില്ലാഹി. എല്ലാ അഭിവാദ്യങ്ങളും, അനുഗ്രഹീതമായ എല്ലാ അഭിവാദ്യങ്ങളും അള്ളാക്ക്. അള്ളാക്ക് അതിന്റെ ആവശ്യമില്ല. അള്ളാക്ക് ഈ അഭിവാദ്യങ്ങളുടെ ആവശ്യമില്ല. അള്ള നമ്മൾക്ക് ഇങ്ങോട്ടാണ് അഭിവാദ്യം തരുന്നത്. സലാമുൻ അലൽ മുർസലീൻ എന്നുള്ള പറഞ്ഞതിനാണ് അഭിവാദ്യം. അഭിവാദ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നന്മ നേരാൻ, രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നന്മ നേരാൻ, സുരക്ഷിതത്വം അർപ്പിക്കാൻ. അള്ളാഹ്ക്ക് ഇപ്പൊ നമ്മളെ സുരക്ഷിതത്വം, നമ്മളുടെ രക്ഷ, നമ്മളുടെ പ്രാർത്ഥന വേണോ? വേണ്ട. അള്ളാഹുങ്കിൽ നിന്ന് അതൊക്കെ നമ്മൾക്കാ വേണ്ടത്. അപ്പൊ അതൊക്കെ തന്നെ മുഖത്തടിക്കാനുള്ള എല്ലാ അഭിവാദ്യങ്ങളും അള്ളാഹിക്കിരിക്കട്ടെ. അള്ളാഹ് എന്നൊന്നും ആവശ്യമില്ല കേട്ടോ. എന്നാ കുറുത്തക്കട അവസാനിച്ചു. അതിനെക്കാണോ വലിയതാഞ്ഞ് പറയാൻ പോണത്? ആ തയ്യിബത്തുലില്ലാഹി അവസാനം, ആ ഖണികയുടെ അവസാനം എന്താ? എല്ലാ തയ്യിബാത്തും അള്ളാഹ്ക്കാണ് എന്നാ. പടച്ചവന് എന്തൊരു കുറുത്തക്കടപ്പോ പറഞ്ഞെന്നറിയോ? തയ്യിബാത്ത് എന്ന് ഖുർആനിൽ 21 സ്ഥലത്തുണ്ട്. 21 സ്ഥലത്തും തയ്യിബാത്തിന്റെ അർത്ഥം എന്താണെന്നറിയോ? നല്ല തീറ്റ സാധനങ്ങൾ, നല്ല നല്ല സ്ത്രീകൾ, നല്ല ഭോഗവസ്തുക്കൾ, നല്ല സമ്പാദ്യങ്ങൾ. ആരും മനസ്സിലായില്ലേ? ആരും മനസ്സിലായി. നല്ല സ്ത്രീകൾ, നല്ല തീറ്റ സാധനങ്ങൾ, നല്ല ഭോഗവസ്തുക്കൾ, നല്ല സമ്പാദ്യങ്ങൾ, ഇതെല്ലാം കൂടി അള്ളാക്കിരിക്കട്ടെ. അള്ളാക്ക് എന്തിനാ അതൊക്കെ? അതിനിടയിൽ പെണ്ണുകളും പെട്ട്, അതാണ് അപകടം മുഴുവൻ പെട്ടത്. അതാത്തുലില്ലാഹി, സകല തയ്യിബാത്തും അള്ളാക്കിരിക്കട്ടെ എന്ന് അള്ളാന്റെ മുമ്പിൽ ഇരുന്നിട്ട് പറയുമ്പോ നല്ല നല്ല സ്ത്രീകളും നല്ല തീറ്റ സാമാനങ്ങളും ബിരിയാണി നെയ്ച്ചോറും ഒക്കെ അള്ളാക്കിരിക്കട്ടെ എന്നാ പോയി പറയണത്? അല്ലെ ആട്ടിറച്ചും കോഴിയിറച്ചും ഒക്കെ അല്ലേ നല്ല നല്ല തീറ്റ സാധനം? അപ്പൊ ആണല്ലോ നല്ല നല്ല തീറ്റ സാധനമൊക്കെ അള്ളാക്കിരിക്കട്ടെ. എന്തിനാ നമ്മള് വല്ല പൂജാരികളും പോയിട്ട് പാരും പഴും ദൈവത്തിന് എന്ന് പറയുമ്പോ ചിരിക്കണം? എന്താ ഞാൻ കുറ്റം പറഞ്ഞതിനാ? പാരും പഴും നല്ല സാധന, ദൈവത്തിന് അങ്ങനെ മണ്ഡലത്തിലൊക്കെ അമ്പലത്തിലൊക്കെ ചിലപ്പോ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. ദൈവത്തിനെന്ന് പറഞ്ഞിട്ട് നല്ല സാധന എന്ന് പറഞ്ഞിട്ട്
അത് വിട്ടിത്തരാണ്,
ആവശ്യമില്ലാത്തതാണെന്നൊക്കെ നമ്മൾ പറയും. എന്തിനാ നമ്മൾ പറഞ്ഞത്? നമ്മളിവിടെ ഇരുന്നിട്ട് എല്ലാ നല്ല സാധനവും, പാരും പഴും മാത്രമല്ല ബിരിയാണി നെയ്ച്ചോറും സകലും അള്ളാഹ് അർപ്പിക്കലല്ലേ നമ്മളെ പണി? അല്ലേ അല്ലാന്ന് പറയാൻ പറ്റും. സകല പെണ്ണുങ്ങളും അള്ളാഹ്, സകല സമ്പാദ്യങ്ങളും അള്ളാഹ്, സകല ഭോഗവസ്തുക്കൾ, ഈ ഭോഗം എന്നുള്ള പണി എന്നെ അള്ളാക്കണ്ട. ഭോഗം എന്നുള്ള പണി എന്നെ സൃഷ്ടിയുടെ പണിയല്ലേ? അള്ളാഹ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഭോഗമുണ്ടോ? ഈ ഭോഗവസ്തുവിനല്ലാതെ തയ്യിബാത്ത് എന്ന് അറബി സാഹിത്യത്തിൽ അർത്ഥമുണ്ടോ? സീയൻ അവിടെ അങ്ങനെ, അതുപോലെ ജമാഅത്ത് മൗലവിമാർ കൂടി ചേർന്ന്, ആരും കുറ്റം പറയല്ലോ കേട്ടോ, ഓരോരുത്തരും കേടുന്നുണ്ട്, പൊളിഞ്ഞ് തോലൊക്കെ പോയി എന്നല്ലാതെ സംഗതി നേരായില്ല. തഹിയാത്തിന്റെ വഷളത്ത തയ്യബാത്തിന്റെ വഷളത്തരം ഇപ്പോഴും അങ്ങനെ തന്നെ നടക്കാം. അള്ളാഹുവിനോട് വഷളം പറയാ ചെയ്യുന്നത്
കോട്ടെ കഴിഞ്ഞു. പിന്നെ നബിന്റെ നേർക്കാ തിരിയുന്നത്,
അസ്സലാമു അലൈക്കും അയ്യോ നബിയോ, എടോ നബി എനക്കൊരു സലാം ഉണ്ടാവട്ടെ, മര്യാദ കുറത്താണ് പറഞ്ഞൂടെ, എടോ നബി എനക്കൊരു സലാം ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇവിടെ അറിഞ്ഞത് ആരോടാ ഈ പറഞ്ഞത്, എവിടെ നിന്നോ സംസാരിക്കുന്നത്? അള്ളാഹിന്റെ മുമ്പിൽ ഇരുന്നിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കാം, വണക്കത്തോടുകൂടെ അച്ചടക്കത്തോടുകൂടെ വിനയത്തോടുകൂടെ അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞോടത്ത് എന്താ പറയണമെന്ന് അറിയോ? അസ്സലാമു അലൈക്കും അയ്യോ നബിയോ, ഏ നബിയെ, ഏ നബി എന്നോടത്ത് എടോ നബി എന്ന് ഞാൻ സാധാരണ പറയാറുണ്ട്, അത് കൃത്രിമം പറയലോട്ടോ. അസ്സലാമു അലൈക്ക, നിനക്ക് ഒരു സലാം ഉണ്ടാവട്ടെ എന്നാ പറയണത്. നിനക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ എടോ ചങ്ങാതി എന്നൊക്കെ പിന്നെ അവിടെ നാട്ടിലെ ഭാഷ. നിനക്ക് എന്ന് പറഞ്ഞു തുടങ്ങിയ ദിവസം പിന്നെ തങ്ങളെ പെങ്ങളെ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല, ഒന്നും പറയേണ്ട ആവശ്യമില്ല. നിനക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞില്ലേ, അപ്പൊ പിന്നെ എടോ തന്നെ പിന്നത്തെ വാക്ക്, പിന്നത്തെ പരിഭാഷ തന്നെ. നിനക്ക് എന്ന് പറയരുത്, അസ്സലാമു അലൈക്കും നിങ്ങൾക്ക്, ബഹുവചനം പൂജക ബഹുവചനം എന്ന് പറയും. അതാണ് നമ്മുടെ നമ്മളെ പറയുകയാണെങ്കിൽ എന്താ പറയാ, അസ്സലാമു അലൈക്കും. പിന്നെ അസ്സലാമു അലൈക്കും അവിടെ എവിടെ ലേശം പറയാനുണ്ട്, ലേശം എല്ലാവരും പാട് പറയാനുണ്ട്, ഇത് പറഞ്ഞാൽ തീരണ്ടേ. ആ നമ്മളിപ്പോ എല്ലാവരും കണ്ടാൽ എന്താ പറയാ, അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും. എല്ലാവരും നിങ്ങൾക്ക് എന്നല്ലേ, നിനക്ക് എന്നല്ലല്ലോ. നബിയോട് പറയുമ്പോ അലൈക്ക എന്നല്ലാതെ പറയരുത് എന്ന് അബൂ ഹുറൈറ നമ്മളെ സ്വകാര്യം പറഞ്ഞ് അല്ലെങ്കിൽ പരസ്യമായിട്ട് വേദന പറഞ്ഞ് പഠിപ്പിക്കുമ്പോ നമ്മളൊന്ന് ചോദിക്കണ്ടേ, എന്താ അബൂ ഹുറൈറ ഞങ്ങളുടെ നബിക്ക് ബഹുമാനം വേണ്ടേ, അസ്സലാമു അലൈക്ക എന്ന് പറയാൻ പറയണ്. അലൈക്കും എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിക്കാറുണ്ടോ? ചോദിക്കാൻ പാടുണ്ടോ? പാടില്ല. ചോദിച്ചാൽ തന്നെ മാവിയാന്റെ ഭരണകാര. അപ്പൊ അസ്സലാമു അലൈക്ക അയ്യോ നബിയോ എന്ന് ഒരു വിളി എന്തിനാണ് അവിടെ? അപ്പൊ അതിനെ പറഞ്ഞത് വിളിയല്ല, അത് ഇഹ്തിസാസാണെന്നാ. എന്തോ ഒരു കഷ്ടമാണ് ഈ സാധാരണക്കാരൊക്കെ കഷ്ടത്തിലാക്കാൻ വേണ്ടി ഓരോരോ സാങ്കേതിക പദങ്ങൾ കൊണ്ടുവന്നിട്ട്. അത് വിളിയല്ല, ഇഹ്തിസാസാണെന്നാ. എന്താ ഇഹ്തിസാസ് എന്ന് പറഞ്ഞത്? അറബി വ്യാകരണ ബുക്കിൽ അങ്ങനെ ഒരു അധ്യായം ഉണ്ടാക്കി, ഇതിനെ അധ്യായം എന്ന് പറയാം. ഈ അത്ത അയ്യുഹ നബി പോലുള്ളതായി ഉൾപ്പെടുത്താനാണ്. അയ്യുഹ എന്ന് പറഞ്ഞാൽ വിളിക്കണില്ല, ഒരു ഇഹ്തിസാസാക്കല്, നേരിട്ട് ആളെ നിർണയിക്കലേ ഉള്ളൂ എന്ന്. അയ്യുഹ നബിയുടെ അർത്ഥം നിർണയിക്കലേ ഉള്ളൂ, വിളിയില്ലാണ്. ഖുർആൻ ഒന്ന് പഠിക്കട്ടെ. യൂസുനബിന്റെ കൊട്ടാരത്തിൽ നിന്ന് അവിടുത്തെ ശിപായിനെ കൊണ്ട് വിളിച്ചുറപ്പിച്ചു, വിളംബരം ചെയ്യിപ്പിച്ചു. കാഫിരക്കാർ യാത്രക്കാരെ നിൽക്കു അവിടെ, നിങ്ങളുടെ കള്ളന്മാരാണ് ഇന്നക്കുമുള്ള സാരിയൊക്കെ എന്ന് വിളംബരം ചെയ്തു, ഉറക്കെ വിളിച്ചു പറഞ്ഞു. അയ്യത്തു അയ്യുഹൽ മുജ്രിമൂൻ, ഇതാ നിങ്ങളെ ഇതിന്റെ ഇടയിൽ കൂട്ടം കലർന്നു നിൽക്കണ്ട, നിങ്ങളൊക്കെ ഒന്ന് വേറെ നിന്നാട്ടെ. അയ്യുഹൽ മുജ്രിമൂൻ, ധിക്കാരികളെ തമ്മാടികളെ, വേറി വേറി നിൽക്കൂ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കൂ. വംദാസുൽ യോമുൻ, ഈ അയ്യുഹ എന്ന് പറഞ്ഞാൽ വിളിയല്ല എന്ന് പറയുന്ന അവരെ പറയേണ്ട പേരുണ്ട്, ഞാൻ പേരൊന്നും പറഞ്ഞില്ല നിങ്ങളെ മാനിച്ചിട്ട്. ആ ഇത് വിളിയാണ്. അള്ളാഹുവിന്റെ കൂടെ ഒരാളെയും വിളിക്കാനേ പാടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിളിച്ചിട്ട് പ്രാർത്ഥിക്കണ്ട, വിളിക്കാൻ പാടില്ല എന്ന് അത് കിട്ടും. ഇപ്പൊ പറഞ്ഞെന്താ, ഞങ്ങൾ വിളിച്ചിട്ടുള്ളൂ പ്രാർത്ഥിക്കണില്ല, വിളിക്കാൻ തന്നെ പാടില്ല പറഞ്ഞാൽ പിന്നെ എല്ലാ പള്ളിയും അള്ളാഹുക്കുള്ളതാ. പിന്നെ അവിടെ വന്ന് ചെന്നിട്ട് മൊയ്തീൻ സെഹനിയും പതിനും കളി ലാത്തനി ഒഴിച്ചനി ഇവരൊന്നും വിളിക്കണ്ട, ഒരു വിളി ഇവരൊന്നും പറയണ്ട, പറയാൻ ആൾക്കാരും വിളിക്കും. അപ്പൊ ഒരൊറ്റ വിളിയാണ്ട് വിളിച്ചിട്ട് തടി കഴിച്ചിലാക്കാം. പണ്ട് കുറുക്കം പറഞ്ഞ മതി, ആമയെ ചുടുമ്പോ മലർത്തി ചുടണം, ഞാനൊന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഒപ്പം തടി എത്തിയല്ലോ. എന്നതുപോലെ ഒരു വിളിയാണ്ട് വിളിച്ചിട്ട് ഇനി ഒന്നും പറയണ്ട, ഒരുത്തക്കെട് വിത്തിട്ടില്ലേ. എന്തിനാ പറയണത്? ഈ ഒരൊറ്റ വിളി നബിയെ ഈ ലോകത്തുള്ള ആൾക്കാരൊക്കെ സലാമു ചൊല്ലുന്ന അവസരത്തിൽ ലോകത്തുള്ള സകല ആൾക്കാരും കേൾക്കുന്നുണ്ട്, അല്ല സലാം ചൊല്ലുന്നൊക്കെ നബി കേൾക്കുന്നുണ്ട്. പിന്നെ നബിന്റെ ചെട് അന്താരാഷ്ട്ര റേഡിയോ വാ, അങ്ങനെ എവിടുന്ന് സലാം ചൊല്ലിയാലും അവിടുക്ക് കേൾക്കും. റേഡിയോ അല്ല, ക്രിസ്ത്യൻ. എവിടുന്ന് ഏത് ഭൂലോകത്ത് എവിടെ നിന്നിട്ട് സലാം ചൊല്ലിയാലും നബി കേൾക്കുന്നു. ഈ അബൂ ഹുറൈറ പഠിപ്പിച്ചു എന്നതിലല്ലേ ശിർക്കാണ്ട് ശരിയാവുള്ളൂ. എവിടെ നിന്ന് വിളിച്ച് പറഞ്ഞിരുന്ന സലാം ചൊല്ലിയിരുന്നാലും നബി കേൾക്കും, അത് തന്നെയാണ് അള്ളാന്റെ സ്ഥിതി. അപ്പൊ അള്ളാഹുവിനെ പോലുള്ള കേൾവി നബിക്കുണ്ട് എന്ന് സ്ഥാപിക്കലാണ് അസ്സലാമു അലൈക്ക അയ്യുഹ നബി എന്നുള്ള സലാം ചൊല്ലൽ നമസ്കാരത്തിൽ അബൂ ഹുറൈറ വിത്തിട്ടതിന്റെ ലക്ഷ്യമതാണ്. ശിർക്ക്, ഏറ്റവും വലിയ ശിർക്ക്. അത്തരത്തിലുള്ള സലാം നമ്മളെ പഠിപ്പിച്ചു. അസ്സലാമു അലൈക്കും എന്ന് പഠിപ്പിച്ചതോ അവിടെ ഒരു കുറ്റക്കാരൻ. ഖുർആനിൽ 35 സ്ഥലത്ത് സലാം ചൊല്ലേണ്ട രൂപം ഇന്നതാണെന്ന് അള്ള പഠിപ്പിച്ചതാ. 35 സ്ഥലത്തുണ്ട്. ആ എന്നെയൊക്കെ എല്ലാവർക്കും കാണാം. ഇപ്പൊ ഖുർആൻ പഠിക്കുന്നത് തുടങ്ങിയല്ലോ, ഇതൊക്കെ എന്റെ മുമ്പ് പറയാൻ ചെയ്യുന്ന എന്റെ ഒരു ചോദ്യത്തിന് മറുപടി പറയണേ. ഇതൊക്കെ എന്റെ മുമ്പാരും പറയാൻ മുമ്പ് ഖുർആൻ നോക്കണ പണി ആർക്കും ഇല്ല. 1300 കൊല്ലം വരെ ഖുർആൻ പൂഴിച്ചു വെച്ചു, പരിഭാഷ ചെയ്യാൻ പാടില്ല എന്ന് വെച്ചു.
ഒരാളും പരിഭാഷ ചെയ്യലില്ല, പരിഭാഷ ചെയ്ത് കൊടുക്കില്ല, വായിക്കാൻ ബുക്കില്ല, ഗ്രന്ഥല്ല ഒന്നുമില്ല. ഇപ്പൊ നൂറ്റിച്ചില്ലാനും ഭാഷകളിലേക്ക് ഖുർആൻ പരിഭാഷ വന്നു, എല്ലാവരും വായിച്ചു പഠിച്ചു പഠിച്ചുകൊണ്ടിരിക്കാം. 35 സ്ഥലത്ത് കാണാം എങ്ങനെ സലാജില്ല എന്ന് ഖുർആനിൽ പറഞ്ഞത്. സലാം 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 എന്നല്ലാതെ, സലാം അലൈക്കും എന്നല്ലാതെ, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ ഒരൊറ്റ സ്ഥലം ഖുർആനിലില്ല. രൂപം പറഞ്ഞിട്ട് 35 സ്ഥലത്തും സലാം സലാം എന്ന് അൽ എന്ന പ്രത്യയം കൂടാതെ സലാം അലൈക്കും മാത്രമേ പറയാൻ അള്ളാഹു പറഞ്ഞുള്ളൂ. നമ്മളിപ്പോ ചെല്ലിപ്പുണ്ടല്ലോ, അതെ, നമ്മളിപ്പോ കുറ്റക്കാരല്ല, അബദ്ധ അറിയാതെ ചെല്ലാണ്ട് ചെല്ലട്ടെ, ചെല്ലിട്ടൊന്നുമില്ല. പക്ഷെ അള്ളാഹ് പറഞ്ഞ എന്താന്ന് പഠിക്കണ്ടേ? അള്ളാഹ് നമ്മളോട് സലാം അലൈക്കും എന്ന് ചെല്ലാൻ വേണ്ടി പറഞ്ഞടത്ത് അസ്സലാമൂനെ ചെല്ലാൻ പാടുള്ളൂ എന്ന് അബൂ ഹുറൈറ പഠിപ്പിച്ചത് എന്തിനെ നമ്മൾ സ്വീകരിച്ചു? അതാ ചോദ്യം. അള്ളാഹ് 35 പ്രാവശ്യം പറഞ്ഞ് എന്തുകൊണ്ട് നമ്മൾ കേട്ടില്ല? നമ്മൾ കേൾക്കാൻ ചെല്ലട്ടോ, നമുക്ക് ഖുർആൻ പരിഭാഷ ചെയ്തില്ല, പഠിപ്പിച്ചു തന്നില്ല. അപ്പൊ 1300 കൊല്ലം അബൂ ഹുറൈറയുടെ പിന്നിൽ കൂടി. ഇനി അത് പറ്റൂല, ഖുർആന്റെ പിന്നിൽ കൂടണമെന്നാ ഇപ്പൊ ഈ പറയണത്. ഖുർആനിൽ പറയുന്നത് സലാം അലൈക്കും എന്ന് ചൊല്ലലാണ് ഭംഗി, അതാണ് വേണ്ടത്. എന്നാ ദുരുദ്ദേശം കടത്തി കൂട്ടാൻ കഴിയില്ല. ഏതെങ്കിലും സലാം അവിടെ പേപ്പിച്ചു. ഇതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെന്താ പറഞ്ഞറിയാം? പിന്നെ നബിന്റെ പേരിൽ ഒരു സലാത്തില്ല, അതും കൂടി കഴിഞ്ഞിട്ട് എന്നെ മസ്ജിദിൽ ചെല്ലാൻ ആദ്യം പറഞ്ഞുവിട്ടുണ്ടല്ലോ. കുരുത്തക്കട ഏതാണ്ട് പ്രധാനപ്പെട്ട ഇതിനുള്ള ഭവിഷ്യത്തുകളൊക്കെ മനസ്സിലായില്ലേ? ഒരു സലാത്ത് ചെല്ലലും കൂടി കൂടത്തില്ലെന്ന് പറഞ്ഞേക്കാം. നമുക്ക് വലിയൊരു സലാത്തില്ലുണ്ട്. നമ്മൾക്ക് എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള 100 കോടിയിൽ 95 കോടിയും ഇപ്പൊ സലാത്ത് കൊണ്ടാണ് ജീവിക്കുന്നത്. രണ്ടാം മാസം വന്നാൽ പിന്നെ 100 സലാത്ത്, അതിൽ ആദ്യം 10 അവസാനം 10 നടക്കെട്ട്, ഇങ്ങനെ സലാത്തോട് സലാത്ത്. പിന്നെ വ്യാഴാഴ്ച രാവിലെ സലാത്ത് സമ്മേളനം, സലാത്ത് യോഗതൊക്കെ ഉണ്ട്. പിന്നെ സലാത്ത് ജാതി, ഇപ്പൊ എന്താ പറയാനുള്ളത്, സലാത്ത് ജാതിയുണ്ട്. കളിയൊക്കെ ഇല്ലട്ടോ, പക്ഷെ എന്താ ഈ പറയണത് എന്ന് നമ്മളൊന്ന് നോക്കട്ടെ. എന്താണ് ഈ സലാത്ത് ജാതിയിലും സലാത്ത് സമ്മേളനത്തിലും സലാത്ത് യോഗത്തിലും നിസ്കാരത്തിലും ഒക്കെ നമ്മൾ സലാത്ത് ചെല്ലുമ്പോ എന്താ പറയണത്? അള്ളാഹും അള്ളാഹുവിന്റെ മലക്കുകളും നബിക്ക് സലാത്ത് ചൊല്ലുന്നു എന്നർത്ഥം വെച്ചറും. നമ്മളത് കേട്ടു, ശ്രദ്ധിക്കണം. അള്ളാഹും അവന്റെ മലക്കുകളും നബിന്റെ പേരിൽ സലാത്ത് ചൊല്ലുന്നു. അതുകൊണ്ട് സത്യവിശ്വാസികളെ നിങ്ങളും നബിക്ക് സലാത്ത് ചൊല്ലണം, സലാമും ചൊല്ലണം. അപ്പൊ ആദ്യം മുതൽക്ക് ഒന്നുകൂടി അർത്ഥം വയ്ക്കാം. അള്ളാഹും അവന്റെ മലക്കുകളും നബിക്ക് സലാത്ത് ചൊല്ലുന്നു എന്ന് പറയുമ്പോ എന്തായി? അള്ളാഹു ഇങ്ങനെ ഇരുന്നിട്ട് അള്ളാഹു മുസല്ലി അലാ മുഹമ്മദ് അള്ളാഹു മുസല്ലി അലൈഹി വസല്ലം എന്ന് ചൊല്ലുന്നുണ്ടെന്നോ? എന്താ പോയി പറയണത്? അപ്പൊ അള്ളാഹു ചെല്ലുന്നുണ്ട് എന്ന് അർത്ഥം വെക്കാൻ പാടുണ്ടോ? അപ്പോഴാ കണ്ണു വിളിച്ചത്, അത് ശരിയാ. അള്ളാഹു സലാത്ത് ചെല്ലുന്നുണ്ട് എന്ന് പറയാൻ പറ്റൂലല്ലോ. ആ പറ്റൂല, ഉറപ്പിച്ചോളി, പറ്റൂല. അള്ളാഹു അവന്റെ മലക്കുകളും നബിക്ക് സലാത്ത് ചൊല്ലുന്നു എന്ന് പറയുന്നത് നുണ പറയാൻ പാടില്ല, പറയാൻ പാടില്ല, അസംബന്ധം. അപ്പൊ അള്ളാഹു അവന്റെ മലക്കുകളും നബിക്ക് സലാത്ത് ചെയ്യുന്നു എന്നാക്കാം, കുഴപ്പമില്ല, അങ്ങനെ തന്നെ പറയണം. അള്ളാഹു അവന്റെ മലക്കുകളും നബിക്ക് സലാത്ത് ചെയ്യുന്നു. എന്താ സലാത്ത് ചെയ്യ എന്ന് പറഞ്ഞ റഹമത്ത് ചെയ്യ, കരുണ ചെയ്യ, അതാണ് സലാത്ത് ചെയ്യാന്ന് പറഞ്ഞത്. നബിക്ക് കരുണ ചെയ്യ, അള്ളാഹു മലക്കുകളും അള്ളാഹുവിനനുസരിച്ച് കരുണ, അള്ളാഹു ചെയ്യും, മലക്കുകൾക്കനുസരിച്ച് കരുണ മലക്കുകളും ചെയ്യും. പിന്നെ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ജാഹ്യുഹലിനാമനോ സല്ലു അലൈഹി. നിങ്ങളും നബിക്ക് കരുണ വിനയിച്ച് ചെല്ലണം. ഈ ചെല്ലണം, ചെല്ലൽ പൊളിഞ്ഞി, ചെല്ലലാദ്യം പൊളിഞ്ഞി. ഇനി നിങ്ങളും നബിക്ക് കരുണ ചെയ്യണം എന്നായി. നിങ്ങളും കരുണ ചെയ്യണം, അത് കാര്യം. അള്ളാഹു മലക്കുകളും അവർക്കനുസരിച്ച് കരുണ നബിക്ക് ചെയ്യുന്നുണ്ട്. സത്യവിശ്വാസികളായ നിങ്ങൾ, നിങ്ങൾക്കനുസരിച്ച കരുണ നബിക്ക് നിങ്ങളും ചെയ്യണം. ആരോടായി പറഞ്ഞത്? സഹാബികളോടാ പറഞ്ഞത്. എന്താ കരുണ? നബിക്ക് കരുണ ചെയ്യാനുള്ളത്, നബിനെ കൊല്ലാൻ വേണ്ടി ആൾക്കാർ നടക്കുന്നുണ്ട്, സംരക്ഷിക്കണം. നബിക്ക് ചിലപ്പോ ദാരിദ്ര്യം പട്ടിണിയൊക്കെ വരും, അപ്പൊ പോയിട്ട് സഹായിക്കണം. പൈസ ഗോതമ്പോ ബാറിലോ എന്താ അള്ളേച്ചൊക്കെ തിന്നാൻ കൊടുത്തിട്ടേ നബിനെ പട്ടിണിയിട്ട് കൊല്ലരുത്. കൈയുള്ള ആൾക്കാർ അതാ സൂറത്തിൽ തന്നെ പറയുന്നുണ്ട്. സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം നബി അവരുടെ സ്വന്തം ശരീരത്തെക്കാളും അവരുടെ ധനത്തെക്കാളും അവരുടെ കയ്യിലും ആദ്യം അറിയണം. ശരിയാണെങ്കിൽ നബിന്റെ പിന്നെ നശിക്കാൻ പാടുള്ളൂ. അതുപോലെ പട്ടിണി എടുക്കുകയാണെങ്കിൽ ആദ്യം അവര് പട്ടിണി എടുക്ക, നബിനെ പട്ടിണി കിടാൻ പാടില്ല. ശത്രുക്കൾ വരുമ്പോൾ നബിനെ അടുത്ത് ഓടിയെത്തുക, അങ്ങനെ ഓടിയെത്താത്തതിന്റെ പേരിൽ വഹദീയത്തിൽ പല്ലുപോയി. അത്തരത്തിൽ നബിനെ നിങ്ങൾ ഒറ്റപ്പെടുത്തരുത്, നബിനെ നിങ്ങൾ സഹായിക്കണം. നബിന്റെ ദാരിദ്ര്യത്തിലും അവശതയിലും കഷ്ടപ്പാടിലും ദ്രോഹങ്ങൾ വരുന്നിടത്തൊക്കെ നിങ്ങൾ പ്രതിരോധ ശക്തി സൃഷ്ടിക്കണം, അങ്ങനെ രക്ഷിക്കണം എന്നാ പോയി പറയണത്. ഇനിപ്പോ എന്താ പറഞ്ഞത്? എല്ലാരും കൂടി ഇന്ന് ചെല്ലിയ, അതാല്ലി ചെല്ലിയിട്ട് അങ്ങോട്ട് ലോകം പരത്തിക്കാളാ. അപ്പൊ നമ്മളിപ്പോ നമുക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. നീക്ക് ജീവിച്ചിരിക്കുന്ന അവസരത്തിൽ നബിനെ അനുഗ്രഹിക്കാനോ നബിനെ സഹായിക്കാനോ പോയി പറഞ്ഞത്. അപ്പൊ നമുക്കിപ്പോ ആയത്ത് വേണ്ട, ആയത്ത് കിട്ടായിട്ട് കാത്തിരിക്കല്ലേ ഇപ്പോടെ, ഇവിടെ ഇബാദത്ത് ചെയ്യാനേ. ആയത്ത് നമ്മളിലേക്ക് ഇപ്പൊ എങ്ങനെ ബാധകമാണ് അതിന്റെ ചോദ്യം.
സത്യവിശ്വാസികളെ, നിങ്ങളുടെ ശബ്ദം നബിന്റെ ശബ്ദത്തെക്കാൾ പൊങ്ങിപ്പോവരുത്. നിങ്ങളുടെ ശബ്ദം നബിന്റെ ശബ്ദത്തെക്കാൾ പൊക്കി സംസാരിക്കരുത് എന്ന് പറഞ്ഞു. നമ്മളിപ്പോ എങ്ങനെ ആയത്ത് നടപ്പിലാക്കുക? നബിന്നില്ല, നബിക്ക് ശബ്ദമില്ല. അപ്പൊ അത് നബിയുള്ള കാലത്ത് പറയുന്ന ശിക്ഷണങ്ങളല്ലേ? നമ്മളിപ്പോ എന്താ കാണിക്കാൻ കഴിയാട്ടുണ്ട്? നമ്മളോട് പറഞ്ഞ പണി ചെയ്യുക, ചെയ്യാൻ പറ്റാത്ത പണി, സാധ്യമല്ലാത്ത പണി ചെയ്യണ്ട. നബിയോട് സംസാരിക്കുമ്പോൾ അച്ചടക്കം വേണമെന്ന് പറഞ്ഞാൽ നബി ഉള്ളുമ്പോഴാണത്. നബിയുള്ള സമയത്തേ സാധിക്കുള്ളൂ. നബിയുള്ള അവസരത്തിൽ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ നബിയുള്ള കാലത്തേ സാധിക്കുള്ളൂ. പിന്നെ അതിന്റെ ശേഷം നമ്മളൊന്നും ചെയ്യാറില്ല. ആ കാലത്തെ പതാടുക്കുള്ളൂ. അങ്ങനെ നബിയുള്ള സമയത്ത് ഇന്നടത്ത് പോകണം, യുദ്ധത്തിന് വേണ്ടി സമ്മതം ചോദിച്ചാൽ നമ്മൾ കൊടുക്കരുത്. നബിയോട് പറഞ്ഞാണ്. നമ്മളിപ്പോ ആരോട് നബിയുണ്ട് പോയിട്ട് സമ്മതം ചോദിക്കണം? നമ്മൾക്ക് യുദ്ധത്തിന് പോകണോ പോകണോ സമ്മതം ചോദിക്കാൻ നബി അവിടെയുണ്ടോ? ഇല്ല. അപ്പൊ നബിയുടെ കാലഘട്ടത്തിലേക്ക് ബാധകാട്ടുന്ന ചില ശിക്ഷണങ്ങളും ചില നിർദ്ദേശങ്ങളും ഖുർആനിലുണ്ട്. അതിൽപ്പെട്ടതാണ് ഈ സലാത്തും സലാമും. ഇത് സലാമല്ല, സല്ലിമോ തസ്ലീമാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതും കൂടി ഒന്ന് മനസ്സിലാക്കാം. അങ്ങനെ നിങ്ങളെല്ലാവരും നബിക്ക് കാരുണ്യം കരുണ ചെയ്യണമെന്ന് പറഞ്ഞ ദേശം സല്ലിമോ തസ്ലീമാ, നിങ്ങൾ എല്ലാവരും നബിക്ക് തസ്ലീമും ചെയ്യണം. ചെല്ലരവിടെ നിൽക്കട്ടെ, വെറും ചെല്ലിയിട്ട് തടി കഴിച്ചിലാക്കാം. നയാ പൈസന്റെ ചെലവില്ല, ഒക്കെ ചെല്ലി തീർക്കാം. നയാ പൈസന്റെ ചെലവില്ല. തെസ്ലീം എന്ന് പറഞ്ഞാൽ അച്ചടക്കത്തോടുകൂടി സർവസമ്മതത്തോടുകൂടി നബിയുടെ വിധി. സല്ലിമോ തസ്ലീമാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സല്ലമ സലാമൻ എന്നും സല്ലമ തസ്ലീമൻ. അതൊക്കെ പഠിക്കട്ടെ, പോയിട്ട് പഠിക്കട്ടെ. സല്ലമ സലാമൻ എന്ന് പറഞ്ഞാൽ സലാം ചെല്ലാന്ന് അർത്ഥം. സല്ലമ തസ്ലീമൻ എന്ന് പറഞ്ഞാൽ പരിപൂർണമായിട്ട് സമ്മതിച്ചു കൊടുക്കാന്ന്. നിർദ്ദേശങ്ങൾ, കൽപ്പനകൾ, ഉത്തരവുകൾ അംഗീകരിച്ചു കൊടുക്കുക. നബിന്റെ എല്ലാ ഉത്തരവുകളും അംഗീകരിക്കാനാണ്. അപ്പൊ നബി നബിയായിട്ട് ഇവിടെ വിദ്യാർത്ഥമായിട്ട് ഇരിക്കുന്ന അവസരത്തിൽ നബി എന്ത് വിധി പറഞ്ഞോ അതൊക്കെ അംഗീകരിച്ചോളണം. നീ കൊണ്ടുവരണം നാളെ രണ്ട് കുതിര, പ്രതിയുദ്ധത്തിന് പോവാനാണ്. രണ്ട് കുതിര നീ, മറ്റോ നാല് കുതിര. അപ്പടി സ്വീകരിച്ചോളണം. മറ്റോ 20 ദീനാറ് കൊണ്ടുവന്നോളണം. ഇതാണ് നബിന്റെ ഉത്തരവുകൾ. അതൊന്നും ഖുർആൻ ഉണ്ടാവില്ല. അപ്പൊ നബിന്റെ ഉത്തരവുകൾ എന്ത്? സക്കാത്തിന്റെ വിഷയത്തിൽ ഇത്ര പറഞ്ഞ ഗോതമ്പ് നീ ഇവിടെ കൊണ്ടുവരണം, ഇത്ര കാര കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞാൽ അക്ഷരം പ്രതി സ്വീകരിച്ചോളണം. അതാണ് സല്ലിമോ തസ്ലീമാ എന്ന് പറഞ്ഞാൽ. ജിഹാദിന് വേണ്ടിട്ടോ, സക്കാത്തിന്റെ വിഷയത്തിലേക്കോ, മറ്റ് എന്തെങ്കിലും ഫണ്ടിലേക്കോ നബി അവസരം സഹായിക്കാൻ വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ അത് അക്ഷരം പ്രതി സ്വീകരിച്ചോളണം. സല്ലിമോ തസ്ലീമാ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചതോ അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് ഖിയാമത്ത് നാൾ വരെ നബിക്ക് സലാം ചൊല്ലാനാണ് പറഞ്ഞത്. അതെന്ന് എടോ നബി എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പൊ നമ്മൾ പഠിച്ചത് ഖുർആൻ പറഞ്ഞതെന്ത്, നമ്മൾ ചെയ്യുന്നത്. ഇതൊക്കെ ലോക പ്രശ്നമാണ്, ചെറിയ പ്രശ്നമൊന്നുമല്ല, ലോക പ്രശ്നമാണ്. എവിടുന്ന് പഠിച്ചു വരും ഖുർആൻ? ഞാൻ പഠിച്ചത് തെറ്റാണെന്നായിരിക്കും പറയാം. ആയിക്കോട്ടെ, ഞാൻ ഈ പറയുന്ന അറബി സാഹിത്യത്തിന്റെ വ്യാഖ്യാനം അത് തെറ്റാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ 10 കൊലകൊമ്പന്മാരെ വിളിച്ചത്. ഈ 10 കൊലകൊമ്പന്മാരെ വിളിച്ചത് അതിനു വേണ്ടിയിട്ടാണ്. ഞാൻ ഇത്തരത്തിൽ ഖുർആന്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിച്ച് പറയുന്ന മുസ്ലിങ്ങളെ കൊണ്ട് സമ്മാനത്തിൽ ജയിപ്പിക്കുന്ന അനാചാരങ്ങൾ ജയിപ്പിക്കുന്ന ഈ പണി അവസാനിപ്പിക്കണം എന്ന് നേരിട്ട് പറയാൻ വേണ്ടിയാണ് ഇവരെ ഇവിടെ രണ്ടാമത് പ്രവേശിച്ചിട്ട് ഇവരെ വെല്ലുവിളിക്കാൻ തുടങ്ങിയിട്ട് 5-10 കൊല്ലം വരുന്നില്ല, ഒരൊറ്റൊന്ന് വരുന്നില്ല. എന്താ കാരണം? സലാത്തിന്റെ അർത്ഥം പറഞ്ഞാൽ നിന്ന് വിയർത്തു പോകും. എന്താ സലാത്തിന്റെ അർത്ഥം? അള്ളാഹു നമ്മളോട് പറഞ്ഞു സലാത്തില്ല. അതുകൊണ്ട് നിങ്ങളും സലാത്തും സലാമും ചൊല്ലിക്കാളി എന്ന് നമ്മളോട് പറഞ്ഞു എന്ന അർത്ഥം വെച്ചായിക്കോട്ടെ. എന്നാ ചെയ്യല് പോയിട്ട് ചെല്ലരനാക്കാം. ചെയ്യല് വേണമെന്ന് വെച്ചു ചെയ്യാനപ്പോ അള്ള പറഞ്ഞു, അത് നമ്മൾ ചെല്ലരാക്കി. എന്നിട്ടിപ്പോ നമ്മളെന്താ ചെയ്യുന്നത്? സൊല്ലു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം സലാത്ത് ചെല്ല എന്നാണ് എന്ന് അർത്ഥം വെച്ചതിന് ശേഷം, അതുപോലെ സെല്ലിമോ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം സലാം ചെല്ല എന്നാണെന്നും അർത്ഥം പറഞ്ഞതിന് ശേഷം ഇപ്പൊ നമ്മളെന്താ ചെയ്യണത്? ഇതിലാരും കൂടി നിക്കാരത്തിൽ ദ്വാരക്കുമ്പോഴും ആദ്യം അവസാനം ബാലിന് ഇരുന്നാലും ഒക്കെ എല്ലാരും പറഞ്ഞെന്താണെന്നറിയോ? അള്ളാഹുമ്മ സല്ലി വസല്ലിം, അള്ളാഹുവേ ഇജ്ജി തലാത്തു സലാമു ചൊല്ലിക്കളേൻ. ഇത് പറയാൻ പാടില്ല. ഇത് അള്ളാഹ് നമ്മളോട് തലാത്തു സലാമു ചെല്ലാൻ പറഞ്ഞതിന് സമ്മതിച്ചിട്ട് എല്ലാം പറഞ്ഞത് ാണ് അല്ല പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ആ നമ്മളെല്ലാവരും കൂടി അള്ളാഹരോട് പറയണത് എന്താണെന്നറിയോ? അള്ളാഹുമ്മ സല്ലി വസല്ലിം, അള്ളാഹുവേ ഇജ്ജി സലാത്തു സലാമു ചൊല്ലിക്കാളേ. അങ്ങോട്ട് ചെല്ലണ്ട താമസം. മൈസറിലേക്കേ അള്ള വിടൂല, അള്ള വിടൂല. വിടുവോ? വിടൂ. ആ ഒരു ഗ്ലാസ് വെള്ളം എടുത്തോ, അല്ലെ പീടിയ പോയിട്ട് മകനോട് പറയാം. പീടിയ പോയിട്ടോ, എനിക്ക് മരുന്ന് വേണം. രണ്ട് കുടിക്കാണ്ട് വാങ്ങിക്കൊണ്ടെന്നോ, രൂപ വാങ്ങിക്കൊണ്ടെന്നോ. ഉപ്പാനോട് ഉപ്പ മകനോട് പറഞ്ഞു വീടേ പോയിട്ട് രണ്ട് കുടിക്കാണ്ട് വാങ്ങിക്കൊണ്ടെന്നോ, നിങ്ങളുടെ പോയിട്ട് വാങ്ങിക്കൊണ്ടെന്നോ. എടോ ആ കാറൊന്ന് അങ്ങോട്ടൊന്ന്, ആ കാറൊന്ന് കഴിക്കാം, നിങ്ങളുടെ പോയിട്ട് കഴിക്കോ. എന്താ പറഞ്ഞു? ഒരു ഗ്ലാസ് വെള്ളം എടുത്തോ, നിങ്ങളെടുത്തോ. ഇതൊക്കെ എന്താണ് ഇങ്ങോട്ട് പറഞ്ഞതെങ്കിൽ അത് തന്നെ ഉമ്മാനോട് ഉപ്പാനോട് അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥനോട് അത് തന്നെ അങ്ങോട്ടും പറഞ്ഞാൽ ആ പാലൊന്ന് ശരിയാക്കണോ? പാല് ശരിയാക്കിക്കോ, കലക്ടറോട് പറയാ കിളർക്ക്. എന്നാ മാതിരി ഇത് അള്ളയാണ്, കലക്ടറും മന്ത്രിയൊന്നുമല്ല, അള്ളയാണ് നമ്മളോട് പറഞ്ഞത്. പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ പഠിച്ചു.
നിങ്ങൾ എല്ലാവരും സലാത്തു സലാത്തു ചൊല്ലി കൂടി എന്നല്ല പറഞ്ഞിരിക്കണം. ശരി ചെല്ലാം. നിങ്ങൾ എന്താ ചെല്ലണത്? അല്ലാഹുമ്മ സല്ലി അല്ലാഹു വെച്ച് സലാത്തു സലാത്തു ചൊല്ലിക്കാണേ. ഇത് പറയാൻ പാടില്ല. ഇത് ചില്ലറൊന്നുമല്ല, നമ്മളെ കഴുതകളാക്കാൻ തുടങ്ങിയിട്ട് 1300 കൊല്ലായി. 1350 കൊല്ലായി നമ്മളെ കഴുതകളാക്കാൻ തുടങ്ങിയിട്ട്. ഈ കഴുതത്തറ ഇനി നിലനിർത്താൻ പറ്റില്ല, നിലനിർത്താൻ പറ്റില്ല. മൗലായ സല്ലി എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് പണി കൊടുക്കണ കേട്ടാൽ മൗലായ സല്ലി എന്താ പറയണമെന്ന് അറിയോ? മൗലായ സല്ലി വസല്ലിം ദായിമന്. നമുക്ക് അതിനകത്തൊരാറുണ്ടാവല്ലോ, പഠിക്കാത്തവരുണ്ടാവല്ലോ. എന്തായാലും പറയണത് മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ. എന്റെ നാഥ, എന്റെ നാഥ, എന്റെ കർത്താവേ, ഞങ്ങളോട് സലാത്തും സലാമും എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾ നിന്നോട് പറയാണ്, എന്റെ കർത്താവേ സല്ലി വസല്ലിം ദായിമൻ അബദ, നീ സലാത്തും സലാമും അങ്ങനെ ഇടമുറിയാതെ കാലാകാലം ചൊല്ലി കൊണ്ടിരുന്നോ? ഒരു പണിക്കും പോടാന്നെ അല്ലേ ചെയ്യണത്? വേറെ ഒരു പണിക്കും ഇപ്പൊ അള്ളാക്ക് പോകാൻ നിർത്തില്ല. അള്ളാഹ് നമ്മളോട് സലാത്തും സലാമും ചെല്ലാൻ പറഞ്ഞതാ കേസ്. ഇപ്പൊ നമ്മള് രാത്രിയും പാതിർക്കും ഒക്കെ വിളിച്ചു പറയാ, അള്ളാഹുവേ മൗലായ സല്ലി വസല്ലിൻ ദായിമൻ അബദ, കാലാകാലം നീക്കി അവിടെ ഇരുന്ന് ചൊല്ലിക്കോ. അല്ല ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ പറയട്ടെ, ഇതിപ്പോ ചേരനൂരും മൗലവി ബഡായി വിട്ടു എന്ന് പറഞ്ഞാൽ ഒന്നും ഇപ്പൊ എനിക്കൂടെ നടക്കാൻ പറ്റുമോ? പറ്റൂല. ഈ പറഞ്ഞതിന്റെ അർത്ഥം അതല്ല എന്ന് വെച്ചാൽ പറയട്ടെ, ഉറക്കൂല പറയാം. മൗലായ സല്ലി വസല്ലിന്റെ അർത്ഥം അതാണ്. ഇതൊക്കെ നമ്മളെ കൊണ്ട് ചെല്ലിച്ചിട്ട് 1300 കൊല്ലം ചെല്ലിപ്പിച്ചത് പോരാ, ഇനിയും ചെല്ലിപ്പിക്കണം എന്ന അത് നടക്കൂല എന്നൊക്കെ നമ്മൾ പറഞ്ഞത് അതാണ്. ഇത്ര കാലം നമ്മളെ വൃത്തിയാക്കി, ഇത്ര കാലം നമ്മളെ കൈതകളാക്കി, ഇത്ര കാലം അവർ പറഞ്ഞതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചു, ഇനി വൃത്തിയാക്കാൻ സമ്മതിക്കൂല. നിങ്ങളെ അറിയില്ല കേട്ടോ, ഞാൻ ഇന്നടക്കം കാറു കുറകാലം പോലായിട്ട് നടന്നില്ലേ? ഇത് നമ്മള് ചെറുപ്പത്തിലെ വേലയാക്കാൻ പോകുമ്പോഴേ അവിടെ കാര്യമായിട്ട് മൗലായ ചെല്ലാനാണ് ഉറക്കം തെളിയാനും മൊയ്തിയർക്ക് ഒരു ആശ്വാസം കിട്ടാനും കൂലി കിട്ടാനും രണ്ടു മൂന്ന് കാര്യം. കൂലി കാര്യമായിട്ട് കൂലി കിട്ടാണല്ലോ, കൂലി കിട്ടാൻ വേണ്ടി കണ്ടുപിടിച്ച വിദ്യാപതി അള്ളാഹ്ക്ക് പണിയേൽപ്പിക്കാം. അള്ളാഹ് ഇങ്ങോട്ടൊരു ചെറിയ പണി ഏൽപ്പിച്ചിട്ടുള്ളൂ, അതിന് അള്ളാഹ്ക്ക് കാലാകാലം പണി കൊടുക്കാം. ഇതാക്കൂടെ ചെയ്യുന്നത് ഇങ്ങനത്തെ ധിക്കാരം, ഇത്തരത്തിലുള്ള തമ്മാടിത്തരം, ഇത്തരത്തിലുള്ള കഴുതത്തരങ്ങൾ ഈ മുസ്ലിം സമുദായത്തെ പഠിപ്പിച്ചിട്ട് അബൂ ഹുറൈറ പഠിപ്പിച്ചിട്ട് കാലം കുറയായി. ഈ മൗലായ സല്ലി പഠിപ്പിച്ച അബൂ ഹുറൈറ അല്ലട്ടെ, ഭൂസോരി എന്ന് പറഞ്ഞിട്ട് ചങ്ങായി, ആ ചങ്ങായി ഭൂസോരി ഇമാമാണത്ര. ഇമാമാണെങ്കിൽ മൗലായ സല്ലിവ സല്ലി എന്ന് പറഞ്ഞുകൊടുത്ത് യാറബി സല്ലിവ സല്ലി എന്ന് പറഞ്ഞൂടെ, ക്ലാസ് ഒക്കായുണ്ടോ, അതിന്റെ സ്വരം ഒക്കായുണ്ടോ? യാറബി എന്ന് പറഞ്ഞാൽ ഖുർആനിലുള്ള പ്രയോഗമായി, മൗലായ എന്ന് പറഞ്ഞാൽ ഏത് ഖുർആനിലുള്ളത്? മൗലായ എന്ന് പണിച്ചിടും. ഖുർആൻ ഒരൊറ്റ സ്ഥലത്തില്ലേ മൗലായ? അപ്പൊ അയാൾക്ക് ഖുർആനും കണ്ടുകൂടാ? ഖുർആൻ കാണാൻ പാടി, ഖുർആന്റെ വിരോധികളല്ലേ അതൊക്കെ ഉണ്ടാക്കുള്ളൂ. ഹുസൂരി ഇമാം എന്ന് പറഞ്ഞാൽ പോരാ, എന്തെല്ലാം ചെറുക്കണ്ടതില്ലേ? എന്തെല്ലാം ശിർക്കിന് ഇതിന്റെ പേര് ഉണ്ടാക്കി തീർത്തു? ഈ മുസ്ലിമികൾ ഏതെല്ലാം നടക്കും? മുസ്ലിങ്ങളാക്കി തീർത്തു. അങ്ങനെ താണ ഏതെങ്കിലും ആവട്ടെ, വളരെ കാലം നമ്മളിവിടെ പുനോത്തോതാൻ പാടുണ്ടോ, അതുപോലെ നിഗ്രല്ലാൻ പാടുണ്ടോ എന്നൊക്കെയാണ്. അതൊക്കെ പോയിട്ട് നമ്മളുടെ സംസ്കാരത്തിന്റെ ഫെറുകളുടെ കൂട്ടത്തിൽ എന്തൊക്കെ അബദ്ധങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനെന്താ ഇഷ്ടംപോലെ ബുക്ക് ഓരോ വിഷയത്തെ പറ്റി, സലാത്തിനെ പറ്റി സ്വന്തം ബുക്ക് ഇറക്കി, സ്വന്തം ഒരു ബുക്ക് ഇറക്കി, 10-50 പേജിലായിട്ടുള്ള ഒരു ബുക്കതാ. ഈ വക അസംബന്ധങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാര്? അള്ളാഹു പറഞ്ഞതാ എന്ത് എന്ന് വിവരിക്കുന്ന ബുക്കുകൾ 13-12 എണ്ണം ഇത് അച്ചടിച്ചു വെച്ചിരിക്കണം. ഇതൊക്കെ ഈ പുരോഹിതന്മാർക്ക് വെല്ലുവിളിക്കാനും ഖണ്ഡിക്കാനും വിമർശിക്കാനും വേണ്ടി അവരുടെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുത്തിരിക്കാം. മിണ്ടുന്നില്ല, മറുപടി ചെയ്തെന്നില്ല, മറുപടി ചെയ്ത് തന്നെ പിൻവലിക്കാം. ഏതായിരുന്നാലും ബാക്കി വിഷയങ്ങൾ 2.5 മണിക്ക് ശേഷം, ഏതാണ്ട് 2.5 ആയിക്കോട്ടെ, കുറച്ച് സമയം നീണ്ടുണ്ട്. അതെ, ഇവിടെ പ്രബന്ധങ്ങൾ പ്രസംഗിക്കാൻ ഞാനിപ്പോ ഇങ്ങനെ ഈ വിഷയം ഞാൻ പ്രത്യേകം ഉത്തരവാദപ്പെട്ട വിഷയമായതുകൊണ്ട് ഞാൻ തന്നെ പറയാണ്ട് പ്രസംഗിച്ചു പോയതാണ്. ഇനിയും ഞാൻ പ്രസംഗിക്കേണ്ട വിഷയങ്ങൾ ബാക്കിയുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ പ്രാസംഗന്മാരായിട്ട് രണ്ടുപേരും ഇവിടെ നമ്മളുടെ ഈ ആദർശത്തോട് യോജിക്കുന്ന, വിശ്വാസമുള്ള, പ്രസംഗിക്കാൻ അറിയുന്ന ഒരാൾ പ്രബന്ധം, ഒരാൾ പ്രസംഗം ആയിട്ട് രണ്ടുപേരും കൂടി ഇവിടെ ഉച്ചയ്ക്ക് ശേഷമുള്ള സമ്മേളനത്തിൽ ഇനി വരാനിരിക്കുന്നുണ്ട്. അവർ പ്രസംഗിക്കാൻ പോകുന്നുണ്ട്, പ്രബന്ധം വായിക്കാൻ പോകുന്നുണ്ട്. പോരാത്ത വിഷയങ്ങളൊക്കെ അവസാനമായിട്ട് എനിക്ക് പറഞ്ഞു തീർക്കേണ്ട, ഞാൻ പറഞ്ഞു തീർക്കുകയും ചെയ്യും. അതുകൊണ്ട് 2.5 മണിക്ക് കൃത്യം എല്ലാവരും ഭക്ഷണം പിന്നെ ചായ എന്തൊക്കെ കഴിച്ചിട്ട് ദുഹറിപ്പ് തന്നെ നിൽക്കാൻ നിർബന്ധമുള്ള ആൾക്കാർ അതും കഴിച്ചു വന്നോട്ടെ. ഏതായിരുന്നാലും 2.5 മുതൽക്ക് പിന്നെ ഒരു 4.5 വരെ നമ്മൾക്ക് രണ്ടാമത്തെ സമ്മേളനം ചേരാന്നുള്ള അറിയിപ്പോടു കൂടി തൽക്കാലം വിയോഗം പിരിച്ചുവിടുന്നു. അസ്സലാമു അലൈക്കും. എല്ലാ മതക്കാരും ഈ ലോകത്തിനും, നമ്മളും ഒരു മതക്കാരുണ്ട്. ഈ മതം വന്നപ്പോ അള്ളാഹ് പറഞ്ഞെന്താ, ഒമാ ജഅല അലൈക്കും ഫിഹ്മത്, തന്ന അവസരത്തിൽ അള്ളാഹു പറഞ്ഞ പ്രഖ്യാപനം എന്താ, ഒമാ ജഅല അലൈക്കും ഫിജ്ജീലി മിൻ ഹർജ്. ലോകത്ത് പല ജാതി ദീനുണ്ട്, അതിലൊക്കെ മഹാ കഷ്ടപ്പാടും ദുരിതങ്ങളും ഇസ്രും മകലാലും ഒക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒരു വിഷമവും ഇല്ലാത്ത ഒരു മതം നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് ഖുർആനിൽ കാണാണ്ട്. നമ്മളെ ഇതുപോലെ ഉണ്ടാമണ്ടിയായിട്ട് നടക്കുന്ന ഒരു കൗമിനെ ലോകത്ത് കാണാനില്ല.
നിക്കടിക്കാനും വയ്യ, ഒതുർക്കാനും വയ്യ, കുടിക്കാനും വയ്യ, സകല സ്ഥലത്തും ഫിത്തിനെ ഒക്കെ കഴിഞ്ഞിട്ട് മര്യാദക്ക് നടക്കാൻ പറ്റുമോ? ചന്തി ഇറക്കി പിടിച്ച് നടക്കണം നിക്കടിക്കാൻ പോകും. 1350 കൊല്ലായി പണി തുടങ്ങിട്ട് ഒതു കൊടുത്തിട്ട് മര്യാദക്ക് മനസ്സിലാക്കാൻ നടന്നാൻ പാടില്ല, ചന്തി ഇറക്കി പിടിക്കണം. അശ്ലീല പറയണെന്ന് വിചാരിക്കരുത്. ചന്തിരിക്ക് പിടിക്കണം എന്നാൽ നമ്മൾ ഈ 100 കോടി 90 കോടി ചെയ്യുന്ന പണി 5 നേരം ഒതുകൊടുത്താൽ പിന്നെ എന്താ പണി? അവിടെ പ്രയിക്കണോ? തിരിക്കി പിടിക്കണോ? കാരണം കാറ്റ് പോയാൽ അപ്പൊ പോയി, അപ്പൊ യുദ്ധമൊക്കെ പോയി. ഒരു ലേസ് കാറ്റാട്ട് പോയാൽ അതുവരെ കുളിച്ചതും തിരിഞ്ഞതും ഒക്കെ പോയി. ഈ രണ്ടാമത് പോയിട്ട് കഴുകണം. ഇവിടെ കാറ്റ് പോവാത്തോടുത്താ പിന്നെ കഴുകരുത്. കാറ്റ് പോയെടുത്ത് കഴുകലോട്ടോ, അത് ഒരിക്കലും കഴുകില്ല. കാറ്റ് അടിയിൽ കൂടെ പോയാൽ കയ്യഴുകണം, കാലഴുകണം, കയ്യഴുകണം, കാലഴുകണം, പിന്നെ പോയാൽ പിന്നെ വേണം കയ്യും കാലും കഴുകാൻ, പോയെടുത്ത് കഴുകൂല. അങ്ങനെ 10 വട്ടം കാറ്റ് പോയാലും കയ്യും കാലും. ഈ സമുദായം കെട്ടിപ്പേറേണ്ടി വന്ന ഒരു മഹാ ഇസ്രാണ്. ഇങ്ങനത്തെ എടങ്ങരയിൽപ്പെട്ട ഒരു കൗമി ലോകത്ത് നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. നമ്മളാരും കണ്ടിട്ടില്ല. എന്നതൊക്കെ കഴിഞ്ഞിട്ട് നിക്കരിക്കാൻ പോയാലോ, നിക്കരിക്കാൻ തുടങ്ങിയാലോ പിന്നെ വല്ല ഒഴിവുണ്ടോ? പള്ളിയിൽ ഇങ്ങനെ കയറി ഇറങ്ങിയല്ലേ വേറെ ഒരു പണി. വാപ്പി പാപ്പിയൊക്കെ സമ്പാദിച്ച് വെച്ചതല്ല സ്വത്തുണ്ടെങ്കിൽ, അതുകൊണ്ട് വീട്ടിൽ ഉണ്ടാക്കാൻ ആളുണ്ടെങ്കിൽ ആ ചോറും ചാറും ചായയും പലഹാരമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചോടാ. പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോ 2.5 മണിക്കൂർ ഇതാ പണി. പള്ളി പോവുക, ഇറങ്ങി വരാ, തിന്ന പോവുക, ചാടിക്ക തിന്ന പോവുക. ഇങ്ങനെ രാത്രി ഇന്ന ഒരു 10, 8, 9 മണിയോട് കൂടി സംസ്കാരം കഴിഞ്ഞ് വന്ന് കിടന്ന് ഉറങ്ങാൻ സമ്മതിക്കുക. 10 മണിക്ക് അള്ള ആകാശത്ത് ഇറങ്ങി വരും. അപ്പം മുതൽക്ക് തഹജ്ജ് നിൽക്കാറും പോണം. ബുഖാരി മുസ്ലിമ ഇങ്ങനത്തെ ഒരു ഭൗമി ലോകത്തുണ്ടാവും. കിടന്നുറങ്ങാനൊന്നും സമ്മതിക്കൂല. പകലോ 5 നേരമായിട്ട് അങ്ങനെ പോയി. ഒരു പണിക്കും പോകാൻ പറ്റില്ല, ഒരു മീറ്റിംഗും നടത്താൻ പറ്റില്ല, ഒരു പഠിപ്പും പഠിപ്പിക്കാൻ കഴിയില്ല, ഒരു ഗവേഷണത്തിനും കഴിയില്ല. അങ്ങനെ 5 നേരമായിട്ട് പകൽ മുഴുവൻ കഴിഞ്ഞു, രാത്രിയുടെ ആദ്യ ഭാഗം കഴിഞ്ഞ് കിടന്നുറങ്ങുന്ന സമയത്ത് അള്ളാന്റെ വരവും നേരം കൊടുക്കുന്ന വരെ നിൽക്കിരിക്കണം എന്നാണ് അബൂ ഹുറൈറയുടെ കൽപ്പന. ഇതെവിടെ എഴുതിച്ചു? ബുഖാരിയിലെ മുസ്ലിമില എവിടെയെങ്കിലും അല്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു മതം ലോകത്തുണ്ടോ? ഇല്ല. അപ്പൊ ലോകത്ത് വെച്ച് ഏറ്റവും മുന്തിയ മതമാണ് നിങ്ങൾക്ക് തന്നത്. ലളിതമാണ്, സൗകര്യപ്രദമാണ് എന്നൊക്കെ അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്. ലായുഫല്ലിഹുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ എന്നൊക്കെ അല്ല പറഞ്ഞത്. പക്ഷേ നമ്മൾ ചെയ്യാൻ തുടങ്ങിയാൽ യാതൊരു രക്ഷയില്ല, പിന്നെ അതിന് തന്നെ നടക്കണം. അതുകൊണ്ടാണ് 100 കോടിയിൽ 75 കോടിയും ആ പരിപാടി വേണ്ടാന്ന് തീരുമാനിച്ചിരിക്കണം. അതിപ്പോ ഇല്ല എന്ന് പറഞ്ഞാലൊന്നും ശരിയാവില്ല. 100 കോടിയിൽ 75 കോടിയും നിസ്കാരം അവിടെ നിൽക്കട്ടെ, അത് ഏതാവും നടത്താൻ പറ്റിയതല്ല എന്ന് തീരുമാനിച്ചു. 125 പേരാണ് കസ്റ്റി നിസ്കരിക്കുന്നത്. അത് തന്നെ പറഞ്ഞ മാതിരി നിക്കരിക്കാൻ കഴിയും? പറഞ്ഞ മാതിരി നിക്കരിക്കാൻ കഴിയോ? 5 നേരം ബാങ്ക് കൊടുത്താൽ, ബാങ്ക് കേട്ടാൽ പള്ളിയിൽ പോകണം. ബാങ്ക് കേൾക്കാതിരിക്കുമോ? സ്പീക്കർ വെച്ചിട്ടല്ലേ ബാങ്ക് കൊടുക്കുന്നത്. കേട്ടവരൊക്കെ പള്ളിയിൽ പോകണം, അല്ലെങ്കിൽ വീട് കൊള്ളിയേക്കുന്ന ബുഹറയറ പറഞ്ഞത് ബുഹാരിയിലും മുസ്ലിമില്ല, വീട് കൊള്ളി വെച്ചിട്ട് ചാമ്പലാക്കി വിടണം. അപ്പൊ ബാങ്ക് കേട്ടാൽ ഉടനെ പള്ളിയിൽ പോണം. എത്ര നേരം? 5 നേരം പോണം. 5 നേരം ബാങ്ക് കേട്ടാൽ എല്ലാവരും പള്ളിയിൽ പോണം. ഓരോ മഹല്ലത്തുകാർക്കുള്ള നിർബന്ധ നിയമം അതാണ് എന്ന് ബുഖാരി മുസ്ലിമിന്റെ ഹദീസിൽ കൂടി പഠിപ്പിച്ചതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പ് ഈ ലോകത്തുണ്ടോ? ഒരു മഹല്ലുകാരും ഒരു സംഘടനക്കാരും ഒരു ഗ്രൂപ്പുകാരും കാണൂല. പുരോഹിത ഗ്രൂപ്പ് ആണ് ഇപ്പൊ വലിയൊരു കൂട്ടർ നിസ്കാരം കെട്ടിത്താങ്ങി നടക്കുന്ന ആൾക്കാർ. നിസ്കാരത്തിനെ കളിയാക്കാന്ന് വിചാരിക്കരുതേ, അവരുടെ നിസ്കാരത്തിനാണ് ഞാൻ കളിയാക്കുന്നത്. അവരുടെ നിസ്കാരം കളിയാക്കേണ്ടതാണ് ഇവിടെ പറഞ്ഞത്. അള്ള പറഞ്ഞ നിസ്കാരമല്ല നിസ്കരിക്കണത്, നബി പറഞ്ഞതുമല്ല. അപ്പൊ അവരുണ്ടാക്കിയ ഒരു നിസ്കാര കണക്കനുസരിച്ച് അതിന് കെട്ടിത്താങ്ങി നടക്കുന്ന കൂട്ടർ അവർ. എന്നാ അവര് നിലനിർത്തുമോ? 5 നേരം അവര് നിലനിർത്തൂല. അവര് നിലനിർത്തണ എന്ത് വേണമെന്നില്ല, ശരിക്ക് പൈസ കൊടുക്കും. പൈസ എണ്ണി 30-ാം ദിവസം പൈസ കൊടുക്കുവോ? എന്നാൽ ഇന്ന് ലോകത്തുള്ള 15 ലക്ഷം പള്ളികളിൽ 15 ലക്ഷം മുക്രിമാർ ബാങ്ക് കൊടുക്കും, 15 ലക്ഷം മുസ്ലിംമാർ നിക്കരിക്കും ചെയ്യും. 2000 കോടി രൂപ കൊല്ലം എണ്ണി തീർത്താണ്ട് കൊടുക്കണം 15 ലക്ഷം പള്ളിയിലേക്ക്. അത് ചെയ്തിട്ട് ആ പൈസ കൊടുത്തിട്ടില്ലെങ്കിലോ ഒരൊറ്റ കുട്ടി അവരും ഈ 5 നേരം പള്ളിയിൽ വന്ന് നിക്കരിക്കാൻ തയ്യാറില്ല. ഇതാണ് സത്യം. അപ്പോ ഇങ്ങനത്തെ ഇടങ്ങറും പിടിച്ച് അവർക്ക് പോലും ചെയ്യാൻ പറ്റാത്തൊരു പണി നമ്മളോട് ചെയ്യാൻ പറഞ്ഞാൽ കാര്യം കുറച്ച് ഗൌരവമുള്ള കാര്യമില്ലേ? എന്നാ അത് 5ഓ 10ഓ ചെയ്യാം. ചെയ്യുന്നത് മുഴുവൻ അള്ളാനെ കളിയാക്കുക, അള്ളാനെ കുതിര കയറുക, നിതിനെ ചീത്ത പറയാ, ഇതൊക്കെ പറഞ്ഞാൽ അന്ന് വിടുവോ? അതൊക്കെ പറഞ്ഞാൽ അന്ന് വിടുവോ? അത് വിടൂല. അള്ളാഹുവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നമസ്കരിക്കുമ്പോൾ അത് അള്ളാഹുവിനോട് ഭക്തിയും ബഹുമാനവും ആദരവും ഒക്കെ കാണിക്കുന്ന ഒരു നമസ്കാരാവണ്ടേ? എന്നെങ്കിലില്ലേ അള്ളാഹിന് പ്രതിഫലം തരുള്ളൂ? ഇത് തുടങ്ങിയാൽ കുരുത്തക്കട. ആദ്യം തന്നെ അള്ളാഹുവിന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബിസ്മില്ലാഹി. ബിസ്മില്ലാഹി കൊണ്ട് തുടങ്ങണം ഒക്കെ അള്ള പറഞ്ഞേൽപ്പിച്ചതാ. ഒത്ത് തുടങ്ങാന്ന് പറഞ്ഞാൽ പിന്നെ പറയാനില്ല. എക്രഹി ബിസ്മി ആദ്യത്തെ ആയത്ത് തന്നെ അതാ, എക്രഹി ബിസ്മി റബ്ബിക, നിന്റെ നാഥന്റെ ബിസ്മി ചൊല്ലിയിട്ടാണ്ട് ഓദിക്കാളേ എന്ന് അള്ള തുടക്കത്തിലേ പറഞ്ഞു. ഈ ലോകത്തേക്ക് ഖുർആൻ അവതരിച്ച ആദ്യ ഘട്ടത്തിൽ തന്നെ അള്ള പറഞ്ഞതാ. എന്നാ എക്രഹി ബിസ്മി എന്ന് പറയുമ്പോ ഖുർആൻ ഏറ്റവും വലിയ വായന ഖുർആനല്ലേ, മുന്തിയ വായന. ആ ഖുർആൻ ഓതുമ്പോ പിന്നെ ബിസ്മി വേണമെന്നുള്ളത് പറയാനുണ്ടോ? പറയാനില്ല. ഇനി കാണണോ? കണ്ടോളൂ. 114 പ്രാവശ്യം അതാണ് പറഞ്ഞത്. 114 പ്രാവശ്യം ബിസ്മി ചൊല്ലേണ്ട കോലം ഒരേ സ്വരത്തിൽ ഒരേ അക്ഷരത്തിൽ 114 സ്വരത്തിൽ. 113 സൂറത്തിൽ 114 സ്വരത്തിൽ ബിസ്മി ഉണ്ട്. അപ്പോ അങ്ങനൊക്കെ അള്ളാഹു ഇത്രയും പുണ്യത്തോടുകൂടി ഗൗരവത്തോടുകൂടി പരിഗണനയോടുകൂടി അവതരിപ്പിച്ച ഈ ബിസ്മി നമസ്കരിക്കാൻ നിന്നാൽ ഒരൊറ്റ പള്ളിയിലും അതുറക്ക ചൊല്ലിപ്പോവരുത്. ഇസ്ലാമിന്റെ മുദ്രാവാക്യമാണ്, ഓരോ മുസ്ലിമിന്റെയും മുദ്രാവാക്യമാണ് ബിസ്മി. അള്ളാഹുവിന്റെ പ്രധാന വിശേഷണം അതിലുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് പ്രഖ്യാപിക്കാനാണ് എല്ലാ പള്ളികളിൽ നിന്നും 15 ലക്ഷം പള്ളികളിൽ നിന്നും 100 കോടി മുസ്ലിങ്ങളുടെ 300 കോടി മുസ്ലിങ്ങളും അത് പ്രഖ്യാപിക്കേണ്ടതാണ്. പിന്നെ എന്താ പറയണമെന്നറിയോ? അബൂ ഹുറൈറന്റെ ആൾക്കാരെന്താ പറയണമെന്നറിയോ? ബിസ്മി ഏതായാലും ഉറക്കച്ചില്ല എന്നുള്ള പരിപാടി നമുക്ക് പറ്റൂല. അത് നിങ്ങളുടേതായ ഒരു സംസ്കാരം, ആരുടെ? ഇസ്ലാമിന്റെ. അത് മാത്രം മദീനത്തെ പള്ളിയിലോ മക്കത്തെ പള്ളിയിൽ നിന്ന് പോലും ബിസ്മി ഉറക്കെ കേൾക്കും പറയുന്നത് കേൾക്കാൻ പാടില്ല. അഥവാ ചെല്ലുകയാണെങ്കിൽ പതുക്കെ ചെല്ലിക്കോ, ചെല്ലാതിരിക്കുക വേണ്ടത്. കാരണം അവിടെ വേറെ ചെല്ലേണ്ട ചില ദിക്റൊക്കെ പറഞ്ഞു തരും അബൂ ഹുറൈറ. അതുകൊണ്ട് ബിസ്മി ചെല്ലാതിരിക്കുക വേണ്ടത്, അഥവാ നീ ചെല്ലുകയാണെങ്കിൽ പതുക്കെ ചെല്ലണം എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ എന്താ ഇത്? നമ്മൾ ഭൂരിഭാഗം ആളുകളും ബിസ്മി സ്വീകരിച്ചിട്ടില്ല, ഞങ്ങളെ ഉപദേശം സ്വീകരിച്ചിട്ടില്ല. എന്നാൽ സൗദി അറേബ്യയിൽ എവിടെയെങ്കിലും ബിസ്മി ഉറക്കെ ചെല്ലാൻ പാടുണ്ടോ? സൗദി അറേബ്യയിൽ നിന്ന് പണം കിട്ടുന്ന ആൾക്കാർക്ക് ബിസ്മി ചെല്ലാൻ പാടുണ്ടോ? ഒരു വർഗവിദ്വേഷം കൊണ്ട് പറയാമെന്ന് വിചാരിക്കരുത് കേട്ടോ. ഇവിടെ പണ്ട് മുജാഹിദ് മൗലവിമാരൊക്കെ സാധാരണ എനിക്ക് ധാരാളം പരിചയമാണ്. മുജാഹിദ് മൗലവിമാർ നേതാക്കന്മാരൊക്കെ ധാരാളം പരിചയപ്പെട്ട ആളാണ്. അവർ ബിസ്മി അബ്ദുൽ മൗലവി, അലിമി മൗലവി, എം സി സി അബ്ദുറഹ്മാൻ മൗലവി, കെ മൗലവി, ഇവരൊക്കെ നിസ്കരിക്കുമ്പോ ഫാത്തിഹ ഓതും ആദ്യം ബിസ്മി ഒക്കെ ജോറായിട്ട് ഓതും. അവരൊക്കെ ഓതിയിട്ട് തന്നെയാണ് അൽഹംദുലില്ലാഹി തുടങ്ങുള്ളൂ. പക്ഷെ അന്ന് സൗദി അറേബ്യയിൽ നിന്ന് പണം വരണില്ല, റാബിത്തന്റെ തുക അങ്ങോട്ട് വരണില്ല, ഇവിടെ റാബിത്തക്കാരോട്ട് വരണൂല്ല. അപ്പൊ ബിസ്മിക്ക് യാതൊരു കേടുണ്ടായിരുന്നില്ല. റാബിത്തക്കാര് പണം തന്നിട്ട് പള്ളി ഉണ്ടാക്കാൻ തുടങ്ങുമ്പോ അതിന്റെ ഉദ്ഘാടനത്തിന് അവിടുന്ന് ബിസ്മി കെട്ട റാബിത്തക്കാരൻ ഉദ്ഘാടനത്തിന് വന്ന അയാളെ ബിസ്മി ചെല്ലൂല. പിന്നെ ചിറ്റത്തെ കൊല്ലം വരും ചിലപ്പോ, അപ്പൊ ഇവിടെ ഉള്ളവർക്കും ചെല്ലാൻ വയ്യ. എന്നാ കൊല്ലത്തിൽ ഒരിക്കൽ ബിസ്മി ഇല്ലാതാക്കിയാൽ മതി, അത് അതിന് ആൾക്കാർ ചോദിക്കൂലേ. അപ്പൊ ഒട്ടാകെ ബിസ്മി അണ്ട് കെട്ടാളാന്ന് തീരുമാനിച്ചു. ആര്? നദ്വത്തുൽ മുജാഹിദീന്റെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാർ. ഇത് ഗുരുതരമായ ആരോപണമാണ്, അന്വേഷിക്കണം. ഗുരുതരമായ ആരോപണമാണത്, അന്വേഷിക്കണം. അതിനെ വിസമ്മതിച്ച് പ്രാപിത്തക്കാരുടെ പണം കിട്ടിയപ്പോ ബിസ്മി കക്ക എന്ന് വന്നാൽ കാര്യം ശരിയാവൂല. പിന്നെ അവിടുന്ന് തുടങ്ങി കുരുത്തക്കൾ അഴുത് ഏതെങ്കിലും കാലത്ത് ഉറക്കമോതും ആരും ഓതൂല, ആരും അഴുത് ഓതൂല. പൈതാഹൃദത്തിൽ ഖുർആന സ്വസ്ഥിതില്ലാഹി, ഖുർആൻ ഓത്ത് തുടങ്ങിയാൽ അത് ആരംഭിച്ചാൽ അള്ളാഹുവിൽ ശരണം പ്രാപിച്ചുകൊണ്ട് അഴുത് ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നൊന്ന് പറഞ്ഞാളേ എന്ന് പറഞ്ഞു ചെല്ലൂല. വാദ് പറയാൻ 100 വാദ് അന്ന് മുതൽക്ക് പറയാനുണ്ടെങ്കിൽ 100 സ്ഥലത്തും വാദത്തോതും അഴുതും ബിസ്മി ഒക്കെ ഉണ്ടാവും. പള്ളിയിൽ കയ്യാൻ അഴുതും ഇല്ല, ബിസ്മില്ല. ഗുരുത്തക്കെട്ടിന്റെ അറ്റം നോക്കണം, അഴുതും ഇല്ല, ബിസ്മില്ല. എന്നാൽ അങ്ങനെ ശൈത്താൻ റജീമായ ഒരു ദജ്ജാലാണ് ഇബ്ലീസ്. അവനെ പറ്റി അഴുത് ചെല്ലാൻ വേണ്ടി അള്ള പറഞ്ഞത് കേട്ടില്ല. പക്ഷേ വേറൊരു ദജ്ജാലുണ്ട് നമ്മൾക്ക്, ആ ദജ്ജാലിനെ പറ്റി അഴുത് ഓതണം, അത് നിർബന്ധമാണ്. എന്താ? ഉമ്മീ ഫിത്നത്തിൽ മസീഹ ദജ്ജാൽ. എന്തതിന്റെ അർത്ഥം? പെരിങ്കള്ളനായ ഇസാനബിന്റെ ഫിത്നെന്ന് കാക്കണം എന്നാ. അപ്പൊ അഴുത് നന്നായി, അള്ള പറഞ്ഞ അഴുതോട്ട് ഓതിയില്ല. പെരിങ്കള്ളനായ ഇസാനബി എന്നും പറഞ്ഞിട്ട് അഴുത് ഓതും ചെയ്തു. അതെവിടെ? സംസ്കാരത്തിന്റെ അവസാനം. അതുവരെ എന്തെങ്കിലും നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടി അതിൽ കൂടിയാണ്ട് കത്തിപ്പോണം. അത്ര ദുരിതം കെട്ട ഒരു വാചകം അവസാനം ഘടിപ്പിച്ചു. പിന്നെ ബിസ്മി സംസ്കാരത്തിൽ ചെല്ലാൻ പാടില്ലെങ്കിലും ഒരു ആമീനുണ്ട്. ആരുടെയാണത്? ഇതൊക്കെ അതിൽ പറഞ്ഞ പ്രശ്നങ്ങൾ വരികയാണ്. പ്രശ്നങ്ങൾ നമസ്കാരത്തെ സംബന്ധിച്ച് തന്നെയാണ് കാര്യമായിട്ട് സംസാരിക്കേണ്ടത്. അതിലുള്ള സംശയങ്ങൾ തീരും വേണം. നിങ്ങളൊക്കെ വന്നതും വളരെ ദൂരത്ത് നിന്ന് ചേർന്ന ആൾക്കാരുണ്ട് എനിക്കറിയാം. ഇതൊക്കെ വന്നത് ഇത് ഗുരുതരമായ പ്രശ്നമാണെന്ന്, മൗലവിമാർക്ക് ഗുരുതരം തന്നെയാണ്, പക്ഷെ ഗുരുതരാണെന്ന് ഇപ്പൊ സമ്മതിക്കയ്യ. പക്ഷെ നമ്മൾക്ക് ഇത് ഗുരുതരം. നമ്മൾ ബിസ്മി ഓതണോ ഓതണ്ടേ, അഴുത് ഓതണോ ഓതണ്ടേ, ആമീൻ ചെല്ലണോ ചെല്ലണ്ടേ, ഇതൊക്കെ നിത്യം ചെയ്യുന്നതാകുമ്പോൾ നമ്മൾക്കത് അറിയണം. അപ്പൊ നിർബന്ധമായ കാര്യ. ആമീന എവിടെ ഉള്ളതാ? ഈ ആമീൻ ആരുണ്ടാക്കിയതാ?
എന്താണ് ചോദിക്ക, ധൈര്യമായിട്ട് ചോദിച്ചോളൂ.
ഈ ആമീൻ ആരുണ്ടാക്കിയതാ? അറബി ഭാഷയിൽ ആമീൻ എന്നൊരു പദം ഞാൻ അറബി ഭാഷയിലില്ല,
ഹീബ്രു ഭാഷയാണ്. ചില സുരിയാനി എന്നും പറയുന്നുണ്ട്, എന്തെയോ ഇക്കോട്ടെ, അറബിയിലില്ല.
അതെ, അറബിയിൽ ഉണ്ടോ ഇല്ല എന്ന് നമുക്ക് ഖുർആൻ നോക്കിയാണ് തിരിയുള്ളൂ.
ഖുർആൻ അറബിയല്ലേ.
ഇത്രയും മുന്തിയ ഒരു ആമീൻ, ലോകടാനുകൂടി മുസ്ലിമീങ്ങൾ നിത്യം ചെയ്യേണ്ട ചെല്ലേണ്ട ഒരു ആമീൻ, അള്ളാ ചെല്ലാൻ പറഞ്ഞ പിന്നെ അറബിയാരും വേണ്ട, അനറബിയാരും വേണ്ട, ചെല്ലേണ്ടതില്ലേ, ഫത്തിഹയിലുള്ളതില്ലേ, ഫത്തിഹയിൽ ആമീൻ ഇല്ലേ എന്നൊക്കെ സംശയിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകൾ. ഫാത്തിഹയിൽ ആമീൻ ഇല്ല എന്നല്ല, ഖുർആനിൽ ഒരൊറ്റ സ്ഥലത്തും ആമീൻ ഇല്ല. അതൊക്കെ നമ്മൾ പഠിച്ചു നോക്കണം. കുറേ ആൾക്കാർ പഠിച്ച് മുമ്പേ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടോ? ഞാൻ എന്റെ പല ബുക്കുകളിലും അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഖുർആനിൽ ഒരൊറ്റ സ്ഥലത്തും ആമീൻ ഇല്ല. ജൂതന്മാരുടെ പള്ളിയിൽ നിന്ന് ആരംഭിച്ചതാണ്, അങ്ങനെ ക്രിസ്ത്യൻ പള്ളികളിൽ കൂടി പോന്നു, അങ്ങനെ മുആവിയയുടെ കാലത്ത് മുസ്ലിം പള്ളിയിലും അത് കടന്നുകൂടി. മുആവിയയുടെ കാലത്തിട്ടോ, നാല് ഖലീഫമാരുടെ കാലത്തില്ല. അപ്പൊ മുആവിയയുടെ ഉപദേഷ്ടാക്കൾ ജൂതന്മാരായിരുന്നത് കൊണ്ട് ആമീൻ നിങ്ങൾ നിർബന്ധമായിട്ടും പള്ളികളിൽ ചെല്ലണം, ബിസ്മി ചെല്ലാൻ പാടില്ല എന്ന് ഉപദേശിച്ചത് ആര് സ്വീകരിച്ചു? മുആവിയാന്റെ പുരോഹിതൻ അബൂ ഹുറൈറ സ്വീകരിച്ചു. അബൂ ഹുറൈറയുടെ ആൾക്കാരായ സുന്നത്ത് ജമാഅത്തുകാർ മുഴുക്കെ അത് നടപ്പിലാക്കി. അതാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന ആമീൻ. അപ്പൊ ഖുർആനിൽ ഇല്ലാത്ത ആമീൻ, ഖുർആൻ ബഹിഷ്കരിച്ച ആമീൻ, അർത്ഥം കൊണ്ടും ദൂഷ്യമുള്ള ആമീൻ നമ്മൾ ചെല്ലണമെന്നുണ്ടോ? അർത്ഥം കൊണ്ടും ദൂഷ്യമുണ്ട്. അങ്ങോര് പറഞ്ഞ പ്രകാരം ചെയ്യണമേന. ഈ അങ്ങോരെന്നുള്ള സ്വഭാവം ഇസ്ലാമിലില്ല. അങ്ങോരെന്ന് പറഞ്ഞ പുരോഹിതൻ, അങ്ങോര് പറഞ്ഞ പ്രകാരം സ്വീകരിക്കണമേ, ചെയ്യണമേ, തരണമേ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അങ്ങനെ അങ്ങോര് പറഞ്ഞ പ്രകാരം എന്നല്ലാതെ എന്താ പറയണതെന്ന് ഈ പറയണ കിട്ടൂല, പറയേണ്ടതൊന്നും അറിയില്ല. പിന്നിൽ നിന്ന് അങ്ങനെ പറഞ്ഞെടുത്താൽ മതിയെന്നാണ്. അങ്ങനെയാണ് ജൂതന്മാർ ആമീൻ ഉണ്ടാക്കിയത്. ഇത് നമ്മൾക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഖുർആൻ ആമീൻ തന്നെ വർദ്ധിച്ചത്, വലിച്ചെറിഞ്ഞു. ആമീൻ എന്നല്ല, മൂന്ന് അക്ഷരമുള്ളൂ. ഖുർആനിൽ കൂട്ടിത്തൊടിച്ചില്ല. ലോകം മുഴുവൻ പ്രചാരമുള്ളതാണ് നന്നാക്കറിയാം, പിന്നീടും പ്രചാരം ഉണ്ടെന്ന് നന്നാക്കറിയാം. പക്ഷെ അള്ളാഹുവിനെ പറ്റാഞ്ഞ് പല പ്രാർത്ഥനകളും ഖുർആനിൽ പറഞ്ഞിരുന്നു, നമ്മളോട് പറയാൻ വേണ്ടി പറഞ്ഞു. എന്റെ ചില ബുക്കിൽ ഞാൻ എഴുതാറുണ്ട് എന്താ അള്ള പറഞ്ഞതാ, എന്ന് പറഞ്ഞാളേ, അത് അള്ള പറഞ്ഞതാ, പറയാൻ പറഞ്ഞതാ, അതുകൊണ്ട് എഴുതിയതാ. ആമീൻ എന്ന് പറഞ്ഞാളേ എന്ന് പറഞ്ഞ ഒറ്റ കിതാബിൽ ആയത്തിലുമില്ല, അള്ള കൽപ്പിച്ചിട്ടില്ല, നബിയും കൽപ്പിച്ചിട്ടില്ല. അള്ള പറയാത്ത നബി പറയില്ലല്ലോ. അതാണ് ആമീനും ബിസ്മിയും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാൻ കാരണം. അപ്പൊ നമസ്കാരത്തെ സംബന്ധിച്ച് വിശദമായിട്ട് നമ്മളൊന്ന് പഠിക്കാൻ ഒരുങ്ങ, അതിനുള്ള ഇഷ്ടം പോലുള്ള ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ഖുർആന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകം ഖുർആൻ നമസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞ ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞു വെച്ച ആയത്ത് അത് വിശദീകരിച്ചിട്ടില്ല, അത് വിശദീകരിച്ചില്ല. ശരിക്ക് പുറത്തെടുക്കണമെന്ന് വിചാരിച്ചോളൂ. നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പൊതുവെയുള്ള ധാരണ എന്താ? നമ്മളോട് പുരോഹിതന്മാര് മതപണ്ഡിതന്മാര് പറഞ്ഞത് എന്താ? നമസ്കാരത്തെ സംബന്ധിച്ച് ഖുർആൻ ഒന്നും നോക്കിയാൽ മനസ്സിലാവില്ല, മനസ്സിലാവില്ല. പിന്നെന്ത് വേണം? ഹദീസ് തന്നെ നോക്കണം. ഹദീസ് നോക്കിയെങ്കിലേ നമസ്കാരം മനസ്സിലാവുള്ളൂ. ഖുർആനിൽ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ്. അള്ള പറഞ്ഞു എല്ലാ പ്രശ്നവും വിവരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. നമസ്കാരത്തെ സംബന്ധിച്ച് പ്രത്യേകം അള്ള പറഞ്ഞ എന്താണെന്ന് കേട്ടോളൂ. ഞാൻ ആദ്യം ഉദ്ധരിച്ച ആയത്തും രണ്ട് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പതിലെ ഈ സൂക്തത്തിൽ പറഞ്ഞ കാര്യം, ഈ 2200 അപ്പുറമുള്ള ആയത്തുകൾക്ക് ചില പ്രത്യേകത ഉണ്ട്, അതൊന്ന് മനസ്സിലാക്കുന്ന എന്താ? ഒരു 2241 എന്ന് പറഞ്ഞ ഒരു ആയത്ത് ഇവിടെ അടുത്ത കാലത്ത് ഇന്ത്യയിലാകെ പ്രചാരമായി. ഒരിൽ മുത്തല്ലഖാത്തി മതാവിൽ മഅറൂഫി ഹക്കന്നലൽ മുത്തഖീൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇത്രയധികം പ്രചാരമായ ഒരായത്ത് വേറല്ല. ജീവനാംശത്തിന്റെ ആയത്തായിരുന്നു അത്. അതിൽ മുസ്ലിമീങ്ങളും മമുസ്ലിമീങ്ങളും MPമാരും MLMാരും സകല രാഷ്ട്രീയക്കാരും ഒരിൽ മുത്തല്ലഖാത്തി മതാവിൽ മഅറൂഫും മലയാളത്തിലും അറബിയിലും എഴുതി പഠിച്ചിട്ടാണ്ട് ഇന്ത്യയിൽ ഒട്ടാകെ പ്രചാരമായ ഒരായത്താണ് 2241. അതേപോലെ ഒന്ന് പ്രചാരമാക്കണമെന്നാ ഞാൻ പറയണത്. അതേപോലെ പ്രചാരമാക്കേണ്ട ഒരു ആയത്ത് അതിന്റെ മേലുണ്ട്. 2241 ആയത്ത് വന്നു. അതിന്റെ ലേശം മുമ്പ്, അതായത് 2239 എന്ന് ഞാൻ പറഞ്ഞ തന്നെ, ഈ സംശയം തീർക്കാൻ വേണ്ടിട്ട് നോക്കിയതാ,
249 മറ്റ് 241 അപ്പൊ 2 239 സൂക്തം ഇവിടെ ഇന്ത്യ പ്രചാരമല്ല ലോക പ്രചാരം സൃഷ്ടിക്കണം അങ്ങനത്തെ ആയത്താണ്. എന്താ കാരണം? എന്താ ഇതിൽ പറയണത്? ഇവരെന്താ പറയാനുള്ളത്? നിസ്കാരത്തിന്റെ കാര്യം പഠിക്കണമെങ്കിൽ നെതിന്റെ ഹരീസ് നോക്കണം. നെതി പഠിപ്പിച്ച് തന്നതനുസരിച്ച് നിസ്കാരം ശരിയാവുള്ളൂ, അപ്പോഴേ നിസ്കാരം കിട്ടുള്ളൂ. ഖുർആൻ നോക്കിയാൽ നിസ്കാരം കിട്ടൂല എന്ന് അവർ പറയും. അള്ളാഹ് പറയുന്നത് എന്താ നോക്കുക? അതായത് അതിന്റെ ഒരു ഹദീസും പറയും. അബൂ ഹുറൈറ ആൻഡ് കമ്പനി, ഞാൻ നിസ്കരിച്ചതുപോലെ നിങ്ങൾ നിസ്കരിക്കണം, ഞാൻ നിസ്കരിച്ചതുപോലെ നിങ്ങൾ നിസ്കരിക്കണം എന്ന് നബി പറയാറുണ്ട്. നബി പറയോ പറയൂലെന്ന് ഈ ആദ്യം ഇപ്പൊ നമുക്ക് പഠിക്കാം. നബി അള്ളാന്റെ നബിയാ. അള്ളാഹ് പറഞ്ഞതിന് പിറകണി പറയാൻ വേണ്ടി, അതിന് വിപരീതം പറയാൻ വേണ്ടി വന്ന ആളല്ല നബി. അള്ളാഹ് പറഞ്ഞ മാതിരി എനിക്ക് പറയാൻ പാടുള്ളൂ, അല്ല ഞാൻ അള്ളാഹ് പുറത്താക്കൂലേ. അപ്പൊ അള്ളാഹു പറഞ്ഞത് എന്താന്ന് ആദ്യം പഠിക്കാം. ഫൈൻ ഹിഫ്ത്തും ഫരിജാരൻ കുബാനൻ ആദ്യം പറഞ്ഞു. ഹാഫിദ്വരസ്രവാദി, നമസ്കാരങ്ങളൊക്കെ നിങ്ങൾ നിർവഹിക്കുക, സൂക്ഷിച്ച് ചെയ്യുക നമസ്കാരങ്ങൾ. ഓരോരുത്തരും നമസ്കാരങ്ങൾ പൊതുവെ ഒരു ധാരണ ഉണ്ട്, നിസ്കരിക്കേണ്ട എന്നാ പറഞ്ഞ നിസ്കാരത്തിന് അള്ളാഹുവിന് അച്ചടക്കത്തോട് കൂടെ നിന്ന് നിസ്കരിക്കണം. നിന്ന് ഇവിടെ നമുക്ക് തുടങ്ങണ്ടേ. ഖുർആന്റെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫത്വൽമീന്റെ എഡിറ്റിംഗ് പോലെയല്ല ഖുർആന്റെ ഉണ്ടാവുക. ഖുർആനിൽ ഓരോ സൂക്തങ്ങൾ പറയുമ്പോൾ അവിടെ ഒരു കാര്യം പറയാം, പിന്നെ അവിടെ നിന്ന് വേറെ അതേ വിഷയ നിസ്കാരത്തെ പറ്റി പിന്നെ പറയേണ്ടി വരുമ്പോ രണ്ടാമത്തെ ഒരു കാര്യം കൂടി പറയും. അങ്ങനെ മൂന്നാമത്തെ ആയത്തിറങ്ങുമ്പോ മൂന്നാമത്തെ ഒരു കാര്യം കൂടി പറയും. അങ്ങനെ നിസ്കാരത്തിന്റെ 10ഓ 15ഓ 19ഓ ആയത്ത് പറഞ്ഞു തീരുമ്പോഴേക്കും നിസ്കാര കണക്കോ കയ്യിൽ ഒതുങ്ങി. അത് ഒരേ അധ്യായത്തിൽ ഒരു ബാബിൽ ഇങ്ങോട്ട് പറയലല്ല, ഖുർആന്റെ ശൈലിയതല്ല. ഇപ്പൊ ഇവിടെ നിന്ന് ഒന്ന് കിട്ടിയിട്ടോ, അപ്പൊ പഠിച്ചോക്കണം. ഖുർആൻ നോക്കിയാൽ എങ്ങനെ കിട്ടുക? ഖുർആൻ നോക്കിയാൽ എങ്ങനെ കിട്ടുക? ഖുർആൻ നോക്കി ഇങ്ങനെ നോക്കണം, അപ്ലൈ കിട്ടണം. എങ്ങനെ നോക്കണം? ഓരോ ആത്മസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞു കൊടുത്ത് എന്താ അവിടെ പറഞ്ഞതെന്ന് നല്ലത് പഠിക്കാം. ഇവിടെ എന്താ പറഞ്ഞത്? അച്ചടക്കത്തോടു കൂടെ നിസ്കാരത്തിന് നിൽക്കണം, നിസ്കരിക്കാൻ വേണ്ടി അച്ചടക്കത്തോടുകൂടെ നിൽക്കണം എന്നുള്ള പറഞ്ഞു. അപ്പൊ അവിടെ പിന്നൊരു സംശയം, അച്ചടക്കം എങ്ങനെ ഉണ്ടാവുക? അബൂ ഹനീഫ പറഞ്ഞത് അച്ചടക്കം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? മൂപ്പർക്ക് മനസ്സിലാക്കാനാ പറഞ്ഞത്. അച്ചടക്കം എന്ന് പറഞ്ഞാൽ ഒരു രാജാവിന്റെ മുമ്പിൽ പോയിട്ട്, ഒരു മേലുദ്യോഗസ്ഥന്റെ മുന്നിൽ പോയിട്ട് ഒരു കീഴുദ്യോഗസ്ഥൻ നിൽക്കുകയാണെങ്കിൽ അച്ചടക്കം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയുള്ള അതാ അച്ചടക്കം. ഇങ്ങനെയൊക്കെ അയ്യോ നിങ്ങളേതാലോ, ഇങ്ങനെ അച്ചടക്കത്തിൽ നിൽക്കാൻ തന്നെ ഇതാണ് എന്റെ അച്ചടക്കം എന്ന് അബൂ ഹനീഫ പ്രഗത്ഭനായ ഒരു ഖുർആൻ പണ്ഡിതനാണ്. മൂപ്പർ പറഞ്ഞിട്ടില്ല, നമ്മൾ സമ്മതിക്കുന്നില്ല കേട്ടോ, അത് വേറെ കാര്യം. ഇമാമ പറഞ്ഞിട്ടും നമ്മൾ സമ്മതിക്കണം, ഖുർആനിൽ നിന്ന് തെളിയണം. അപ്പൊ അച്ചടക്കത്തോടുകൂടി നിൽക്കണം എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് നിൽക്കേണ്ടത്. മഹാരാജാവിന്റെ മുമ്പിൽ പോയി നിൽക്കുക, പ്രാർത്ഥന കേൾക്കുക, ഇങ്ങനെ നിന്നിട്ട് പ്രാർത്ഥിക്കുക എന്നാണ് അബൂ ഹനീഫ കണ്ടുപിടിച്ചത്. ബുദ്ധിയുള്ള തലയ മനസ്സിലാക്കുക, ബുദ്ധിയുണ്ട്. അത് സ്വീകരിക്കണം, സ്വീകരിക്കുക വേറെ കാര്യം. അച്ചടക്കത്തോട് ഒരാൾക്ക് അച്ചടക്കം ഇങ്ങനെയൊക്കെ ആയിക്കോട്ടെ, പ്രശ്നമില്ല. എനിക്ക് അച്ചടക്കം കിട്ടണം, ഇങ്ങനെ വെക്കണം, ഇങ്ങനെ പിന്നിൽ കഴിയട്ടെങ്കിൽ അച്ചടക്കം കിട്ടുള്ളൂ എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ ആയിക്കോട്ടെ, കൈ എവിടെ വെക്കണം എന്ന് പള്ള പറഞ്ഞിട്ടില്ല. അച്ചടക്കം വേണമെന്നെ പറഞ്ഞോളൂ, ഇന്റെ അച്ചടക്കം എങ്ങനെയാണ് അങ്ങനെ ആയിക്കോട്ടെ, ഒരാളെ അച്ചടക്കം എങ്ങനെയാണ് അങ്ങനെ ആയിക്കോട്ടെ. ഇവിടെ തർക്കിക്കാൻ മുടില്ല, ഇവിടെ തർക്കല്ലേ. അച്ചടക്കത്തോടുകൂടെ നിൽക്കണം എന്നാ അള്ള പറഞ്ഞത്. എന്താ അച്ചടക്കം? നമ്മളൊക്കെ മനസ്സിലാക്കുന്ന കൈ പിന്നിൽക്കും എടുത്തു മറ്റൊന്ന് കിട്ടലല്ല, കൈ ഏതായാലും കൂട്ടി വെക്കുക, അത് താഴെ മേലെ വേണ്ടതെന്ന് തർക്കിച്ച് തർക്കിച്ച് ഇറക്കിച്ച് നെഞ്ഞത്ത് കെട്ടി, നെഞ്ഞത്ത് കെട്ടി. ആദ്യത്തെ പരിഷ്കരണം, ആദ്യത്തെ പരിഷ്കരണം വന്ന് വന്ന് വന്നിട്ട് നെഞ്ഞത്ത് കെട്ടി. ഇപ്പൊ കൈ നോക്കിക്കൊണ്ടിരിക്കണോ? ഉപാധ്യായം ഓർക്കാൻ സമയമല്ല, കൈ ഇവിടെ നിന്ന് എവിടുക്കാത്തിട്ടുണ്ട് നോക്കിക്കൊണ്ടിരിക്കണം. ഞാൻ പരിഹസിക്കല്ല, നമ്മളെ ചിന്ത പോണേ കാട് കയറണ രൂപം പറയാം. അപ്പോ അച്ചടക്കത്തിൽ നിൽക്കാന്ന് പറഞ്ഞാൽ ഏറിയത് ഇതുവരെ മതി, ഇവിടെ നിന്ന് കയറുമ്പോ പിന്നെ അച്ചടക്കല്ല കൃത്രിമ, പിന്നെ നമ്മൾ കൈ നോക്കാൻ നടക്കും. അവിടെ നിന്നും പോയിട്ട് പിന്നെ എവിടെ പോയി എന്നറിയോ? ജാമിയില്ല സേറിലൊക്കെ അച്ചടക്കം, അച്ചടക്കത്തോടുകൂടുള്ള നൃത്തം പറഞ്ഞ് പറഞ്ഞിട്ട് അത് ഇടത്തെ ഭാഗത്താണ് ഹൃദയം, അതിന്റെ മുകളിൽ ഉള്ളം കൈ വരണം, അപ്പൊ ഇങ്ങനെ വെക്കണം എന്നാക്കി. എന്തായി ഇടത്തെ ഭാഗത്ത് ആളുടെ ഇടത്തെ ഭാഗത്തുള്ള ഓരോരുത്തരുടെ നെഞ്ഞിനും കുത്തി ചെല്ലണം എന്നാ അപ്പൊ അതിന്റെ അർത്ഥം. എഴുതി വെച്ചാണ് കിതാബിൽ എഴുതി വെച്ച, വെറുതെ പറയുന്നില്ല. സൈഫ ഇബ്നു ഹജറിന്റെ സൈഫ എഴുതി വെച്ച, ഇടത്തെ കൈ ഇങ്ങനെ ആക്കിയിട്ട് ഇടത്താണ് ഹൃദയം, ഹൃദയം പൊത്തി വെക്കണമെന്ന, അപ്പൊ ഇങ്ങനെ വെക്കണമെന്ന, അപ്പൊ കൈ മറ്റൊന്റെ നെഞ്ഞത്തായി. അപ്പൊ ഇടത്തെ കൈ കൊണ്ട് ഇടത്തെ ഭാഗത്തുള്ള ആള് കൈ കൊണ്ട് ഇപ്പൊ ഒന്ന് കുത്തി. ഇനി അവസാനത്തെ അച്ചടക്കമുണ്ട്, അവസാനത്തെ അച്ചടക്കം മത്തഹിയാത്തിലാണ്. അതെങ്ങനെ അച്ചടക്കം? ഇടത്തെ കാല് വലത്തോട്ട് ചാടിക്കണമെന്ന, വലത്തുള്ളവനെ ചവിട്ടും പോണം. അതിന്റെ ചുരുക്കപ്പല, അതിന്റെ ചുരുക്കപ്പല, വരത്തുള്ള ആൾക്കാരെ മുഴുവൻ കാലും ഇടത്തെ കാലുകൊണ്ട് ചവിട്ടണം, ഇടത്തുള്ള ആൾക്കാരെ മുഴുവൻ ഇടത്തെ കൈകൊണ്ട് കുത്തണം. ഇതാണ് പച്ചണം. ശരിക്ക് നാല് മദ്ഹബിലും എഴുതി വെച്ച
ശരിയായ അച്ചടക്കം. ഇതൊക്കെ കിതാബിൽ എഴുതി വെച്ചതാ, ഞാൻ വെറുതെ പറയാം. അപ്പൊ നമ്മൾക്ക് ഈ കുത്തും വേണ്ട, മറ്റേ നീട്ടലും വേണ്ട. ശരിക്കേ അബൂഹനീഫ പറഞ്ഞ മാതിരി അച്ചടക്കത്തിൽ അവിടെ നിൽക്കുക. മാലിക് ഇമാമ ചിന്തിച്ചു നോക്കുമ്പോ കയ്യിന്റെ കാര്യം അവിടെ ബുക്കളുടെ മേലെ കെട്ടണം താഴെ കെട്ടണം എന്നൊക്കെ പറഞ്ഞ പ്രശ്ന തൂക്കിട്ടോട്ടെ എന്ന് മാലിക് ഇമാം എന്താ പറഞ്ഞത്? ഒരു തർക്കത്തിനും സാഫി അനക്കി തർക്കത്തിന് ഒന്നിനും പോണ്ട, തൂക്കിട്ടോട്ടെ എന്ന് പറഞ്ഞു. മാലിക് മദേബ് ആഫ്രിക്കയിലൊക്കെ ധാരാളം ഉണ്ട്, ധാരാളം ഉണ്ട് ആഫ്രിക്കയിലൊക്കെ മാലിക് മദേബ്. അപ്പൊ അവർക്ക് കൈ തൂക്കിടല, ഏതായിരുന്നാലും വിഷയം മറക്കണ്ട. ഹാഫിദു അലസ്സലാത്തി വസ്സലാത്തിൽ ഉസ്താവ ഖൂമൂ ലില്ലാഹി ഖാനിത്തിൻ, അച്ചടക്കത്തോടുകൂടെ നിന്നിട്ടാണ് നമസ്കാരം ആരംഭിക്കേണ്ടത് എന്ന് മനസ്സിലായില്ലേ? ഇപ്പോ നിന്നിട്ടാ നിസ്കരിക്കേണ്ടത്. നൃത്തം എവിടെ പറഞ്ഞു എന്ന് ഇനി ചോദിക്കാൻ പാടില്ല. ഫൈൻ ഫിഷ്തും, അങ്ങനെ നിങ്ങൾക്ക് വല്ല ഭയം വന്നാലോ, യുദ്ധത്തിൽ കൊല്ലുമെന്ന് ഭയം വന്നിട്ടുണ്ടെങ്കിൽ എന്നാണ് തഫ്സീറുകാരൊക്കെ അർത്ഥം വെച്ചത്. യുദ്ധത്തിലെ ആളെ കൊല്ലും എന്ന് ഭയം വന്നാടത്ത് ഓടിയിട്ട് നിക്കരിച്ചാലും, അവിടെ ഓടുമ്പോ നിക്കരിച്ചാലും നിന്ന് നിക്കരിച്ചാലും തരണ്ട അവനെ. യുദ്ധത്തിലെ ആളെ പിന്നാലെ ഓട് വെട്ടാൻ വേണ്ടി വരുമ്പോൾ ഇവിടെ ഫാത്തിഹോദ നടന്ന ഓട്ടത്തിന് കഥപ്പ് ശരിയാവോ? ഇവിടെ ഫാത്തിഹോദ നിക്കരിക്കാൻ പറഞ്ഞാല് ഓടിയിടും. യുദ്ധത്തിന് വാണേറ്റ് ഓടി വരുമ്പോ പിന്നാലെ ഓടി വരുമ്പോ ഓടി നിക്കരിക്കണം എന്നർത്ഥം വെച്ചുവാര്. ഒന്നും രണ്ടും ആളല്ല. കേരളത്തിലുള്ള ഉന്നത പണ്ഡിതന്മാർ ഫൈൻ ഫിഫ്തും എന്നതിനർത്ഥം വെച്ചു. എന്തെന്ന്? യുദ്ധത്തിൽ നിന്ന് ഭയപ്പെട്ടോടുന്ന അവസരത്തിൽ ദിജ്ഫരിചാരൻ നിന്നിട്ട് നിസ്കരിച്ച നടന്ന് നിസ്കരിച്ചാളി, ആ റുക്ബാനൻ അല്ലെങ്കിൽ വാഹനപ്പുറത്ത് കയറിട്ട് നിസ്കരിച്ചാളി എന്നാണ് പള്ള പറഞ്ഞത്. അതിന് നമ്മൾ മറുപടി എഴുതി ഈ ബുക്കിൽ, മറുപടി എഴുതി നമസ്കാരത്തിനുള്ള ഹജ്ജിന്, ഖുർആൻ നമസ്കാരത്തിനുള്ള സ്ഥാനം എന്ന് പറയുന്ന ഈ ബുക്കിൽ അതിന് മറുപടി എഴുതി. യുദ്ധഘട്ടത്തിൽ യുദ്ധവേളയിൽ നമസ്കരിക്കണമെന്ന് കൽപ്പിച്ച ഒരൊറ്റ ആയത്തും ഖുർആനിലില്ല എന്ന് മറുപടി എഴുതിയിട്ട് 3 കൊല്ലം കഴിഞ്ഞു മിണ്ടുന്നില്ല. ലോക പുരോഹിതന്മാർ ഖുർആന്റെ മേൽ ഏകകണ്ഠമായി നടത്തിയ കള്ളാരോപണം, ദുർവ്യാഖ്യാനം എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപിച്ചിട്ട് അങ്ങനെ യുദ്ധഘട്ടത്തിൽ നമസ്കരിക്കണമെന്ന് കൽപ്പിച്ച ഒരൊറ്റ ആയത്തും ഖുർആനിലില്ല എന്ന് പറഞ്ഞ് അച്ചടിച്ച് പരത്തിയിട്ട് 3 കൊല്ലം കഴിഞ്ഞ് ഒരൊറ്റ പുരോഹിതനും മിണ്ടുന്നില്ല. സംഗതി ശരിയാ? ഫൈൻ ഫിഫ്ത് എന്ന് പറഞ്ഞ എന്തെങ്കിലും പേടി തോന്നിയാലും, പേടി തോന്നിയാലെന്ന് പറഞ്ഞ വണ്ടി തെറ്റുന്നുള്ള പേടി, അതും പേടി തന്നെ. വണ്ടി തെറ്റിയാലേ നമ്മളുടെ ഉദ്യോഗം പോകും, ചിലപ്പോ ഗൾഫിലെത്തണം പ്ലെയിൻ തെറ്റിയാല്. അപ്പൊ ഇവിടെ നിക്കരിക്കാനോട് സമയം കിട്ടിയില്ല, വിരുന്നേറും ബന്ധുക്കളെ കൂടി വന്നിട്ട് അവർക്ക് പിന്നെ അവരോട് യാത്ര പറഞ്ഞു, എന്റെ ഇടയിൽ ഒന്നും സമയം കിട്ടിയില്ല. ഇതാ പ്ലെയിൻ അടുത്ത് തന്നെയാണ്, കരിപ്പൂർ അടുത്ത് തന്നെയാണ്, പ്ലെയിനായിട്ട് കയറിയാണ്, കയറിയാ അതിന്റെ ഉള്ളിലും അവിടെ അതിനോട് സൗകര്യം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ അവൾക്ക് സമയം തെറ്റു, നടന്നാണ് നിക്കരിച്ചാള, അത് ബുഹാരിക്ക് പറ്റില്ല. സാറെ ഇപ്പൊ നടന്ന് നിക്കരിക്കുക, അങ്ങനത്തെ നിൽക്കാറ് ഇസ്ലാമിലുണ്ടോ? ജൂതമതത്തിൽ അതില്ലല്ലോ. ജൂതമതത്തിൽ നടന്ന് നിസ്കരിക്കുക എന്നുള്ള പ്രശ്നമില്ല. അതുകൊണ്ട് നടന്ന് നിസ്കരിക്കുക എന്ന് ഖുർആനിൽ പറഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം ഒന്ന് മാറ്റണമെന്ന് ബുഹാരിക്ക് തോന്നി. ബുഹാരിനെ വേണ്ടതിന്റെ ഇടയിൽ കൂടി ഒന്ന് മനസ്സിലാക്കുക. മനസ്സിലാക്കണോ? മനസ്സിലാക്കിയിരിക്കും. അബൂ ഹുറൈറ മാത്രം പഠിച്ച പോരാ, ബുഹാരി ആരാണെന്ന് മനസ്സിലാക്കണം. ബുഹാരി പറഞ്ഞു ഫരിജാരൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിന്നിട്ട് നിസ്കരിക്കണം എന്നാണ്, നിന്ന് നിസ്കരിക്കണം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെന്താ ഈ പറഞ്ഞത്? ഹോമൂലില്ലായ കാര്യത്തിന് ആദ്യം പറഞ്ഞു നിന്ന് നിക്കരിക്കണം എന്ന്. അങ്ങനെ പിന്നെ നിങ്ങൾക്ക് പേടിയുണ്ടായ പരിചാരൻ അപ്പോഴും നിന്ന് നിക്കരിച്ചോളൂ. എന്ത് വർത്താനത്? ഇത് സാഹിത്യമാണ്, ഖുർആനാണ്, ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യ ഗ്രന്ഥ. അതിൽ അള്ളാഹു ആദ്യം നിന്ന് നിക്കരിക്കാൻ പറഞ്ഞു, പിന്നെ അള്ളാഹ് പറഞ്ഞു നിങ്ങൾക്ക് വല്ല പേടിയോ ബേജാറൊക്കെ വന്ന അപ്പോഴും നിന്ന് നിക്കരിച്ചാളി എന്ന് പറഞ്ഞു. ഇത് അള്ളാഹ്ക്ക് പറയാൻ പറ്റിയതല്ല, ബുഹാരിക്ക് പറയാം. കാരണം ബുഹാരി നുണയല, നുണ പറയും അടക്കം പറയാം. അപ്പോ ഈ റിജാലിന്റെ അർത്ഥം ഖിയാമൻ എന്നാണെന്ന് ബുഹാരിന്റെ കിതാബിൽ അത് എഴുതിയിരിക്കുന്നത്. ആയത്തിന്റെ അർത്ഥം പറയപ്പോ മൂപ്പര്, ഫരിജാലൻ എന്ന് പറഞ്ഞാൽ റാജിലിന്റെ ഇമാണ്, റാജിൽ എന്ന് പറഞ്ഞാൽ കായിമു എന്നാണ് അതിന്റെ അർത്ഥം എന്ന് ഒരു ഹോജ പറഞ്ഞിട്ടുണ്ട്. ഏതാ ഹോജ എന്ന് പറയണ്ട, ഹോജാക്കന്മാർ കുറെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവർ ബിന്ദു, അങ്ങനെ നിങ്ങൾക്ക് സ്വസ്ഥത വന്നാലോ, ബേജാറും പ്ലെയിനും വണ്ടിയും പ്രശ്നങ്ങളൊക്കെ തീർന്നു, സ്വസ്ഥമായിട്ട് അവിടെ ചെന്നു, ഗൾഫിൽ ചെന്നു, അല്ലെ ഓഫീസിൽ ചെന്നു, അല്ലെ വീട്ടിൽ ചെന്നു വിചാരിക്കാം. സ്വസ്ഥമായിട്ട് വന്നാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഫദ്കുറുല്ലാഹ കമാ അല്ലമക്കും, പിന്നെ അള്ളാഹ് പഠിപ്പിച്ച മാതിരി നിക്കരിച്ചാൽ മതി കേട്ടോ. അങ്ങനെ തന്നെ കേൾക്കണം, പിന്നെ അള്ളാഹു നിങ്ങൾക്ക് പഠിപ്പിച്ച മാതിരിയാണ് നിക്കരിച്ചാളെ. അള്ളാഹു എവിടെ പഠിപ്പിക്കൽ? ബുഹാരിയില, അള്ളാഹു പഠിപ്പിക്കൽ മുസ്ലിമില, അള്ളാഹുവിന്റെ പഠിപ്പിക്കൽ ഫത്വലിമയില്ല, ഉമ്മില, ഒന്നുമല്ല. അള്ളാഹു പഠിപ്പിക്കുന്ന സാധനതാണ് വിശുദ്ധ ഖുർആൻ, ഇതിലാണ് അള്ളാഹു പഠിപ്പിക്കുക. പിന്നെ നിങ്ങൾ അള്ളാഹു പഠിപ്പിച്ച മാതിരി തന്നെ നിസ്കരിക്കണമെന്ന് അള്ളാഹു പറഞ്ഞിട്ട് അബൂ ഹുറൈറ എന്താ പറയണത്? നബി പഠിപ്പിച്ച മാതിരി നിക്കരിക്കാവുള്ളൂ, തർക്കടില്ല. അള്ളാഹ് പഠിപ്പിച്ച മാതിരി തന്നെ നബി നിക്കരിക്കൊള്ളൂന്നുള്ളത് ശരിയാ. പക്ഷെ നബി നിക്കരിച്ച രൂപം ഇവിടെ എഴുതി വെച്ചോ,
എഴുതി വെച്ച് 1300 കൊല്ലം കയ്യിൽക്ക് യാതൊരു വിറക്കലുണ്ടായിരുന്നില്ല. 1300 കൊല്ലം കഴിഞ്ഞ് രക്ഷപ്പെടാൻ മുജാഹിദീങ്ങളൊന്നും പറഞ്ഞ് കൈ മേപ്പെട്ടിട്ടുണ്ടോ? അപ്പൊ നബി ചെയ്താണ് ഇപ്പൊ ഇങ്ങനെ അങ്ങോട്ട് മേപ്പെട്ടായത്? 1300 കൊല്ലം കീപ്പിട്ടിറങ്ങിയ പിന്നെ മേപ്പെട്ടാത്? വേറെ അരസിക്കാരെങ്ങനെ ഇങ്ങനെ പറയാൻ കാരണം? മാലിക്കും അദ്ദേഹം ഒട്ടാ പറഞ്ഞ കൈ എവിടെ വെക്കാൻ പാടില്ല, കൈ തൂക്കിയണം. നബി പറഞ്ഞ മാതിരിയാണ് ഇവർ പഠിച്ചതെങ്കിൽ ഒരാളുടെ കൈ കീഴ്പ്പെട്ടും, ഒരാളുടെ കൈ നെഞ്ഞെത്തും, മറ്റാളുടെ കൈ ചൂട്ടിലൊക്കെ ആവാൻ എന്തേ കാരണം? നബി പരസ്യമായിട്ട് മദീനത്തെ പള്ളിയിൽ 5 നേരം എന്നാണ് അവർ പറഞ്ഞത്. 5 നേരം പരസ്യമായിട്ട് മദീനത്തെ പള്ളിയിൽ വെച്ച് നിസ്കരിച്ചിരുന്ന നബിന്റെ കൈ എവിടെയാണെന്ന് പഠിക്കാൻ ഈ 4 ജാതികൾ ചെന്നപ്പോ കുരുടന്മാർ ആനയെ കാണാൻ പോയ മതിലില്ലാതെ ഓരോറ്റൊന്നിന് മനസ്സിലായി നബിന്റെ കൈ എവിടെയാണെന്നത് മനസ്സിലായില്ല. അപ്പോ അത് കണ്ടിട്ട് എഴുതി വെച്ചതല്ലേ, കാണാതെ എഴുതി വെക്ക, കാണാതെ ഓരോരുത്തർക്ക് തോന്നിയത് കണ്ട് എഴുതി വെക്ക. അങ്ങനെ ഉണ്ടോ ഇവർക്ക് പണി നമുക്ക് നോക്കാം. കാണാതെ ഓരോരുത്തർക്കും എഴുതി വെക്കുന്ന പണിയുണ്ടോ ഇല്ലെന്നൊക്കെ നമ്മളിവിടെ വിവരിക്കാൻ പോവാണ്. അപ്പൊ നൃത്തം അവിടെ കിട്ടിയില്ലേ, നൃത്തം കിട്ടി. അള്ളാഹു പഠിപ്പിച്ച മാതിരി നിസ്കരിക്കണം എന്ന് അള്ളാഹു പറഞ്ഞു. നബി പഠിപ്പിച്ച മാതിരി നിസ്കരിക്കണം എന്ന് അള്ളാഹുവിന് പറയാൻ ശരിയായല്ലോ, അങ്ങനെയാണ് അള്ളാഹു കണ്ട് പറഞ്ഞൂടെ. പക്ഷെ നബി പഠിപ്പിച്ച മാതിരി നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ നബി പഠിപ്പിച്ചത് ഇങ്ങനെയാണെന്ന് അബൂ ഹുറൈറ പറയും, അങ്ങനെയാണെന്ന് അലി നബി താലി പറയും, മറ്റു തരത്തിലാണെന്ന് മുആവിയ പറയും. മൂന്ന് ജാതിയിലായിരിക്കും. അതുകൊണ്ട് നബി പഠിപ്പിച്ച മാതിരി എന്ന് പറഞ്ഞാൽ ഒക്കെ കലത്തോ, അതിന് കിതാബില്ല. നബിന്റേതായ ചര്യ എഴുതി വെച്ചൊരു ഗ്രന്ഥം സുരക്ഷിതമായി ഇവിടെ ലോകത്ത് വരാൻ പോണില്ല എന്നുള്ളക്കറിയാ. ഇവിടെ ബുഹാരി മുസ്ലിമൊക്കെ കുത്തിക്കുടിച്ചുണ്ടാക്കിയ എന്താണെന്ന് നമുക്ക് ഇച്ചുണ്ട്, അവിടെ പറഞ്ഞുതരാം, ഉറക്കപ്പോൾ പറഞ്ഞുതരാം. അപ്പൊ നബിന്റേതായ ചര്യ, നബി എങ്ങനെ നമസ്കരിച്ചു എന്ന് വിവരിക്കുന്ന ഒരു ഗ്രന്ഥം ഖുർആനല്ലാതെ ഇവിടെ ഈ ഭൂമുഖത്ത് സുരക്ഷിതമായ സംരക്ഷിക്കപ്പെട്ട ഒരു ഗ്രന്ഥം, ഈ ഭൂമുഖത്തിൽ ശുദ്ധമായ ഒരു ഗ്രന്ഥം ഈ ഭൂമുഖത്തില്ല. ബുഹാരിയിലും മുസ്ലിമിലും എന്താ ഉള്ളത്? ബിസ്മി ഓതണോ ഓതണ്ടേ? ഓതിന്നും പറഞ്ഞിട്ടുണ്ട്, ഓതിയില്ലാന്നും പറഞ്ഞിട്ടുണ്ട്. എന്താ കിട്ടി? കുനൂത്ത് ഓതണോ ഓതണ്ടേ? ചിലപ്പോ ഓതണുണ്ട്, ചിലപ്പോ ഓതാതിരിക്കുന്നുണ്ട്, വല്ലതും കിട്ടിയോ? പിന്നെ റുക്കുവിൽ നിന്ന് പൊന്തുമ്പോ എന്താ പറയേണ്ടത്? അത് അബൂ ഹുറൈറ ഒക്കെ പറയുന്നുണ്ട് സമിയല്ലാഹു ലിമൻ ഹമീദാന്ന്. അലി നബി താലിബ് ഒക്കെ പറഞ്ഞു അള്ളാഹു അക്ബർ എന്നാണെന്നാ. ഇപ്പൊ എന്താ കിട്ടിയത്? രണ്ടും ബുഹാരിയിലുള്ളത് തന്നെ, രണ്ടും ബുഹാരിയിലുള്ളത് തന്നെയാണ്. അപ്പൊ ബുഹാരി നോക്കിയപ്പോ എന്തെങ്കിലും മനസ്സിലാവൂ? എവിടെ എവിടെ നോക്കിയിരുന്നാൽ തർക്കാം. ഫാത്തിഹ ബിസ്മി ഓതിക്കണോ ഓതി അവിടെ തർക്കം. ആമീന്റെ അവിടെ മാത്രം തർക്കല്ല കേട്ടോ, ശ്രദ്ധിക്കണോ? ആമീന്റെ ഒരു കടുകെട്ടി നോക്കണോ? ഈ ജൂതന്മാരുടെ ആമീൻ ബുഹാരിയിൽ കൂടി പ്രചരിപ്പിച്ചപ്പോൾ ആ വിഷയത്തിൽ മാത്രം ബുഹാരിക്ക് തർക്കല്ല. ബിസ്മിന്റെ കാര്യത്തിൽ തർക്കാണ്, ഫാത്തിഹ ഓതന്റെ കാര്യത്തിൽ തർക്കാണ്, റുക്കുവിന് പോകുമ്പോൾ ചെല്ലേണ്ട കാര്യത്തിൽ തർക്കാണ്, റുക്കുവിന് പോകുമ്പോഴും വരുമ്പോഴൊക്കെ തക്ബീർ ചെല്ലണോന്നുള്ള കാര്യം തന്നെ തർക്കാണ്. അബൂ ഹുറൈറ പഠിപ്പിച്ചപ്പോൾ ഒറ്റ തക്ബീറേ ചെല്ലാൻ പാടില്ല എന്നുള്ള രൂപത്തിലാണ് പഠിപ്പിച്ചത്. മുസീ സലാത്തിന്റെ നിസ്കാരം നേട്ട് അരിയുന്നുണ്ട്. അതിൽ അബൂ ഹുറൈറ പറഞ്ഞ എന്താ? ഒറ്റ തക്ബീറും വേണ്ട, ഒരു കവാത്ത്. അതുകൊണ്ട് അള്ളാഹു അക്ബർ എന്നും പറഞ്ഞിട്ട് ഫാത്തിഹ ഏതായിരുന്നാലും ഒഴിവാക്കാൻ വയ്യല്ലോ, ഫാത്തിഹ അങ്ങോട്ട് ഊതാ, പിന്നെ ഒരു കവാത്ത. ആ കവാത്ത് പട്ടാളക്കാരും കവാത്ത് എടുക്കും പോലെ ഒരു 2 ആവർത്തി 3 ആവർത്തി 4 ആവർത്തി ഒക്കെ കവാത്തായിട്ട് നടത്താമെന്നല്ലാതെ ഒരൊറ്റ തക്ബീർ പോലും ചെല്ലൽ അത് നബി പഠിപ്പിച്ചതിൽ ഇല്ലാന്ന് പഠിപ്പിച്ച മനുഷ്യനാണ് ഈ അബൂ ഹുറൈറ. മനസ്സിലായോ? മുസീ സലാത്തിന്റെ ഹദീസ് പറഞ്ഞിട്ട് ബുഹാരി മുസ്ലിമിലതാ. എന്നിട്ട് എന്താക്കി? അപ്പൊ അള്ളാഹു അക്ബർ എന്ന് ആദ്യം ഒന്ന് പേരിന് ചൊല്ലും, പിന്നെ റുക്കുവിലും സുജൂദിലൊന്നും അള്ളാഹു അക്ബർ ഇല്ലാതെ മദീനത്തെ പള്ളികളിൽ മുആവിയയുടെ 10-15 വർഷക്കാലത്തെ ഭരണ സമ്പ്രദായത്തിൽ മക്കത്തും മദീനത്തും തക്ബീർ പോലും ചെല്ലാതെയായിരുന്നു അബൂ ഹുറൈറ നിക്കരിപ്പിച്ചിരുന്നത്. അതാ എഴുതി വെച്ചിരിക്കുന്നത് ശറഹ് മുഹദ്ദബ്, ശറഹ് മുസ്ലിം പോലെയുള്ള കിതാബുകളൊക്കെ നോക്കിയാൽ കാണാം, അതിന്റെ ശിഖരങ്ങൾ കാണാം. മുഴുവൻ പറയില്ല. അബൂ ഹുറൈറന്റെ കാലത്താണ് ഇന്ത്യക്കാരാത്തിന്റെ തക്ബീറിന് തർക്കമുണ്ടായിരുന്നത്. തർക്കല്ല, അന്ന് ചെല്ലലില്ല, ചെല്ലലല്ലേ. അപ്പൊ തക്ബീർ പോലും അക്കാലത്ത് ഇല്ലാതാക്കി. ആമീൻ ഉച്ചത്തിൽ ചെല്ലണം, ഞാൻ മുക്രിയാണ്, ഞാൻ ബാങ്ക് കൊടുക്കും, ബാങ്ക് കൊടുത്തിട്ട് ഇങ്ങോട്ട് എത്തുമ്പോഴേക്ക് നേരം കുറച്ച് വൈകി പോകും. അതുകൊണ്ട് നിങ്ങൾ മർവാനോട് പറഞ്ഞേൽപ്പിക്ക, നിങ്ങള് ഫാത്തിഹ ഓതിയിട്ട് പെട്ടെന്ന് ആമീന്റെ അവിടേക്ക് എത്തരുത്, ഞാൻ വന്നിട്ട് ഇരിക്കും കൂടിയും കൂടിയിട്ട് ആമീൻ ഉറക്ക ചെല്ലണം. അതുകൊണ്ട് ആ ഫാത്തിഹ ഓതൊക്കെ ഒന്ന് മെല്ലെ സ്ലോ ആയിട്ട് പോയാൽ മതി. മൂപ്പര് ബാങ്ക് കൊടുക്കാൻ പോയി, മദീനത്ത് ബാങ്ക് തുടങ്ങിയത് മൂപ്പരാ, ഒരാളെ ബാങ്ക് കൊടുക്കാൻ കിട്ടണ്ടേ? ഇള്ള നോക്കണ്ടേ, ബാങ്കിലെന്ത് നോണ? ശരി, ശുദ്ധിയായ ഒരു വാക്യത്തിലെന്ന് വിചാരിക്കണ്ട, അതിനുണ്ട് കുറേ നോണ. അപ്പൊ ഈ നുണ പറയാൻ ആരും കിട്ടിയില്ല. അബൂ ഹുറൈറ എന്നെ ഏറ്റെടുക്കേണ്ടി വന്നു, മൂപ്പര് എന്നെ പോയിട്ട് ബാങ്ക് കൊടുത്തു, ബാങ്ക് കൊടുത്തിട്ട് ആമീൻ ചെല്ലാനും വേണം, മൂപ്പര് എന്നെ ഉറക്കെ ചെല്ലണം, അപ്പോഴേ മറ്റുള്ളവർക്ക് ചെല്ലുള്ളൂ. അപ്പൊ പറഞ്ഞേൽപ്പിക്കലാ, ഞാൻ വരുമ്പോഴേക്ക് ആമീന്റെ അവിടെ എത്തരുത് എന്ന് അബൂ ഹുറൈറ പറഞ്ഞിരുന്നെന്ന് അതും ബുഹാരിയിലുണ്ട്. ബുഹാരി കൊണ്ട് കുറെ ഗുണവും കിട്ടിയിട്ടുണ്ട് കേട്ടോ, കുറെ ഗുണവും കിട്ടിയിട്ടുണ്ട്, കുറെ ദോഷവും കിട്ടിയിട്ടുണ്ട്. വേണ്ടാത്ത കുറെ
കുറെ അസംബന്ധങ്ങൾ പറഞ്ഞു തരും.
പക്ഷെ ഇത്തരത്തിലുള്ള ചില സീക്രട്ട് ചരിത്രങ്ങളുണ്ടല്ലോ,
അതും ബുഹാരി തന്നെ ഞമ്മൾക്ക് കിട്ടുന്നത്. അതിൽ നിന്ന് കിട്ടിയെങ്കിലേ കാര്യമുള്ളൂ.
അത് അലിബിൻ അബി താലിബിന്റെ ആൾക്കാർ അബൂ ഹുറൈറ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കില്ല. അപ്പൊ അബൂ ഹുറൈറന്റെ ശിഷ്യ പരമ്പരയിൽപ്പെട്ട ബുഹാരി തന്നെ അബൂ ഹുറൈറയെ സംബന്ധിച്ച് ഇന്നത് എഴുതിയിരിക്കുന്നു, ഇന്നത് പറഞ്ഞിരിക്കുന്നു, പറഞ്ഞതിൽ നിന്ന് ഇന്നത് കിട്ടി എന്ന് പറഞ്ഞാൽ അത് വലിയ തെളിവാണ്. എന്റെ ഈ 13 ഗ്രന്ഥത്തിലും ഞാൻ ചെയ്യുന്ന പണിതാ, ബുഹാരിയും മുസ്ലിം മുതലായ അബൂ ഹുറൈറയുടെ പക്ഷത്തുള്ള അനുയായികളായ ആൾക്കാർ എഴുതിയുണ്ടാക്കിയ ആ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് അബൂ ഹുറൈറ തനി ജൂതനാണെന്ന് സ്ഥാപിക്കൽ. വെറുതെ ഒന്നല്ല, ജൂതനാണെന്ന് സ്ഥാപിക്കൽ ബുഹാരി മുസ്ലിം കൊണ്ടാണ്. എങ്ങനെ സ്ഥാപിക്ക? നമ്മളൊക്കെ ഷഹാദത്ത് ചൊല്ലുമ്പോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന് ചൊല്ലും അല്ലേ? നമ്മൾക്കതല്ലേ ചൊല്ലൂ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറയലേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അതാണ് നമ്മുടെ ഷഹാദത്ത്, ഇസ്ലാമിന്റെ ഷഹാദത്ത്. ഈ അബൂ ഹുറൈറ ഷഹാദത്തിലല്ലേ ഇങ്ങനെ നിശ്ചയം ബ്രഹ്മം ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖല ജന്ന മുഹമ്മദ് റസൂലുള്ള കട്ടു അവിടെ ഇല്ല. മരിക്കാൻ കാലത്ത് ലായിലാഹ ഇല്ലല്ലാന്ന് ചൊല്ലി കൊടുക്കണമെന്ന് പറയുമ്പോ ഈ മനുഷ്യൻ പറയാണ് ലായിലാഹ ഇല്ലല്ലാന്ന് ചൊല്ലി കൊടുത്താൽ മതി, മുഹമ്മദ് റസൂലുള്ള ചൊല്ലി കൊടുക്കേണ്ട ആവശ്യമില്ല. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ മരിക്കാൻ കിടക്കുന്ന ആൾക്കാർക്ക് പോയിട്ട് ഷഹാദത്ത് ചൊല്ലി കൊടുക്കുമ്പോ ഒക്കെ ലായിലാഹ ഇല്ലല്ലാന്ന് ചൊല്ലി കൊടുക്കുള്ളൂ, മുഹമ്മദ് റസൂലുള്ള അഥവാ ചൊല്ലി ലായിലാഹ ഇല്ലല്ല മതി എന്ന് പറഞ്ഞിട്ട് ഈ അബൂ ഹുറൈറ പറഞ്ഞ മാതിരി അവിടെ മറ്റത് കട്ടിയില്ല. ഇത് അബൂ ഹുറൈറ പഠിപ്പിച്ചതാണ്, മുഹമ്മദ് റസൂലുള്ള മരിക്കുമ്പോൾ പോലും മുഹമ്മദ് റസൂലുള്ള ചൊല്ലണ്ട. അവിടുന്ന്
പ്രിയ സുഹൃത്തുക്കളെ, സലാം അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാമു അലാ ഇബാദിഹി അല്ലദീന അസ്തഫ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. حافظوا على الصلوات والصلاة الوسطى وقوموا لله قانتين. فإن خفتم فرجالا أو ركبانا فإذا أمنتم فاذكروا الله كما علمكم ما لم تكونوا تعلمون. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ പരിപാടി ഖുർആൻ നിയമ സെമിനാർ എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു പരിപാടിയാണ്. വണ്ടൂരിലെ ഖുർആൻ നിയമ സെമിനാറിന് എന്ന് പറഞ്ഞിട്ടാണ് പണ്ഡിതന്മാർക്ക് കത്തയച്ചിട്ടുള്ളത്. അതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഖുർആൻ നിയമ സെമിനാർ എന്നതിനെപ്പറ്റി രണ്ടു വാക്ക് പറയേണ്ടത്. സുന്നത്ത് ജമാഅത്ത് ഉടലെടുത്ത കാലം മുതൽ ആയിരത്തിലേറെ വർഷങ്ങൾ കഴിഞ്ഞു, അന്ന് മുതൽ ഇന്ന് വരെ ഖുർആൻ നിയമ സെമിനാർ എന്ന പേരിൽ ഒരു സംഘം ചേരൽ ഈ ചരിത്രത്തിലുണ്ടായിട്ടില്ല. ഇവിടെ കേരളത്തിൽ എന്നല്ല, ലോകത്തെവിടെയും ഖുർആൻ നിയമ സെമിനാർ എന്നതിന്റെ പേരിൽ ഒരു പ്രഭാഷണം, ഒരു ചർച്ചാ സമ്മേളനം, ഒരു സിംബോസിയം നടത്തപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഒരു ചരിത്ര സത്യമാണ്. ഇത് നിങ്ങൾ രേഖപ്പെടുത്തി വെക്കണം. എന്തിന്? ഞാൻ പറഞ്ഞു എന്നുള്ളതിന്റെ പേരിലല്ല. ഇത് വലിയൊരു സംഭവമാണല്ലോ. ഖുർആൻ ശാസ്ത്ര സെമിനാർ, ഖുർആൻ അക്ഷര സെമിനാർ, ഖുർആൻ ചരിത്ര സെമിനാർ, ഖുർആൻ പാരായണ മത്സരം, ഖുർആൻ ഹിഫ്ദ് മത്സരം, ഇതൊക്കെ ലോകത്ത് നടക്കുന്നുണ്ട്. അതിനൊക്കെ സമ്മാനങ്ങളുണ്ട്. പക്ഷേ ഖുർആൻ നിയമ സെമിനാർ എന്ന പേരിൽ ഒരു യോഗം വിളിച്ചുകൂട്ടാൻ, ഒരു ഫംഗ്ഷൻ നടത്താൻ ഈ സമുദായത്തിൽപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെയോ അല്ലെങ്കിൽ സമസ്ഥാന ദൗത്ത് ജമാഅത്ത് എന്നീ ഗ്രൂപ്പുകളുടെയോ ഏതെങ്കിലും ഒരു വിഭാഗം ഇന്ന് വരെ ഖുർആൻ നിയമ സെമിനാർ എന്ന പേരിൽ ഒരു യോഗം വിളിച്ചുകൂട്ടിയിട്ടുണ്ടോ, സംഘടിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ന് വരെ അതുണ്ടായിട്ടില്ല. എന്താണ് അതിന് കാരണം? നമ്മളറിയണ്ട. ഖുർആന്റെ ചരിത്രം പറയാം, ശാസ്ത്രം പറയാം, പാരായണ മത്സരം പറയും, ഹിഫ്ദ് മത്സരം പറയും, ഉച്ചാരണ മത്സരങ്ങളൊക്കെ നടത്താം. ഖുർആനിന്റെ ആശയാദർശങ്ങൾ എന്താണെന്ന് വസ്തുനിഷ്ഠമായിട്ട് സമഗ്രമായി പരിശോധിച്ച് സമുദായത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി ഒരു ഖുർആൻ നിയമ സെമിനാർ ആരും സംഘടിപ്പിക്കാറില്ല എന്നതിന്റെ രഹസ്യം നിങ്ങൾ മനസ്സിലാക്കണം. അത്രമാത്രമേ ഇപ്പം എന്നെ സംബന്ധിച്ച് പറയാനുള്ളൂ. എന്നാൽ ദേശം ഒന്ന് മനസ്സിലാക്കുകയും ചെയ്യാം.
എന്താണ് ഖുർആൻ നിയമ സെമിനാർ വെച്ചാൽ ഇവർക്ക് അബദ്ധം? വെറുതെ കാണാപ്പാടും വായിക്കുന്നതിന് 2.5 to 3 lakh dollars വരെ ഇവിടെ മുസ്ലിം രാഷ്ട്രങ്ങളിൽ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട്. ഹിഫ്ദ് മത്സരത്തിന് ഖുർആനിൽ നിന്ന് എന്ത് മഹാ സത്യങ്ങൾ,
അത്ഭുതകരമായ
സത്യങ്ങൾ, വ്യവസ്ഥിതികൾ ആര് കണ്ടുപിടിച്ചിരുന്നാലും അവർക്കൊരു നയാ പൈസ കൊടുക്കാനുള്ള സംവിധാനം, അങ്ങനത്തെ ഒരു പദ്ധതി ലോകത്തില്ല. കിട്ടണ്ട,
കിട്ടാൻ വേണ്ടി പറയല്ല.
എന്താതിന് കാരണം? ഖുർആനിലുള്ള ആദർശങ്ങളും ആശയങ്ങളും മനുഷ്യന് ഉപകാരമുള്ളത്, അതിവിടെ പ്രചരിപ്പിക്കണമെന്ന് ആർക്കും മോഹമില്ല എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. പിന്നെ എന്ത് പ്രചരിപ്പിക്കണം? സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാനത്തിലുള്ള എല്ലാ ആദർശങ്ങളും ആശയങ്ങളും നിയമങ്ങളൊക്കെ, ശരീഅത്ത് നിയമങ്ങളൊക്കെ ഇവിടെ നിലനിർത്തണം. അതാണ് എല്ലാവരുടെയും ആവശ്യം. എന്താണ് ഇതിങ്ങനെ ഒരു ചിന്താഗതി വരാൻ കാരണം? മറ്റൊന്നല്ല, ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യ സമൂഹത്തിന്, മനുഷ്യ ലോകത്തിന് ആഗമാനം, മാർഗദർശനമായിട്ടുള്ള ഒന്നാണ്. ഇസ്ലാം എന്ന് പറയുന്നത് ഖുർആനാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹി ഇസ്ലാം എന്ന് അള്ളാഹു പറയുന്ന ഇസ്ലാമുണ്ടല്ലോ. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നിതാ ഹജ്ജത്തുൽ വദാഇന്റെ ആ ദിവസത്തിലിറങ്ങുന്നതാണ് ഖുർആനിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. അന്ന് അള്ളാഹു അവസാനത്തെ പ്രഖ്യാപനമായിട്ട് നബിക്ക് അവതരിപ്പിച്ചു കൊടുത്ത ആയത്തിൽ പറഞ്ഞതെന്നറിയോ? അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമത്തി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇതാ ഇന്ന് നിങ്ങളുടെ ദീനൊക്കെ പരിപൂർണമാക്കി തന്നിരിക്കുന്നുണ്ടോ? അന്ന് ഈ ഭൂമുഖത്തുള്ള ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ എത്ര ഉണ്ട് എന്ന് നമ്മൾ നോർക്കണം. ഇന്ന് നിങ്ങളുടെ ദീൻ ഞാൻ പരിപൂർണമാക്കി തന്നിരിക്കുന്നു. അക്മൽത്തിലൊക്കും അല്ലോമ അക്മൽത്തിലൊക്കും ദീനൊക്കും അക്മം അരിക്കും ഞേമത്തി, എന്റെ അനുഗ്രഹങ്ങൾ അത് സമ്പൂർണമാക്കി തന്നു. റളീത്തുലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമാകുന്ന ഖുർആൻ വിവരിക്കുന്ന ഖുർആനിൽ നിന്ന് ക്രോഡീകരിച്ചെടുത്ത നിയമസംഹിതകൾ എന്തൊക്കെയാണോ അതെല്ലാം കൂടിയുള്ള ആ ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് ശരിയായ മതമായിട്ട് അംഗീകരിച്ച് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു എന്ന് നബിയുടെ അന്ത്യഘട്ടത്തിൽ ഹജ്ജത്തുൽ വദാഇൽ വെച്ചിട്ട് അള്ളാഹുവിന്റെ പ്രഖ്യാപനം ഇറങ്ങിയത് ലോകത്തുള്ളവരൊക്കെ സമ്മതിച്ചതുമാണ്. ഇതിലൊരു പുരോഹിതനും തർക്കമില്ല. പക്ഷേ അന്ന് പൂർണ്ണമായ ആ ഇസ്ലാം ദീൻ ഹജ്ജത്തുൽ വദാഇൽ വെച്ചിട്ട് പരിപൂർണമാക്കി തന്ന അന്നത്തെ ദീൻ, അന്നത്തെ ആ ദീനിന്റെ ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ ലോകത്തൊരാൾക്കും പറയാൻ കഴിയില്ല. അന്ന് രണ്ടാമത്തൊരു ഗ്രന്ഥം ഇസ്ലാമിലുണ്ടായിരുന്നു എന്ന് ആർക്കും പറയാൻ കഴിയില്ല. സാധ്യമല്ല. പറഞ്ഞാൽ അത് പച്ച നുണ. ഖുർആൻ ഏക ഗ്രന്ഥം മാത്രമാണെന്നുള്ളത്. അതിനെ പറ്റി അള്ളാഹു പറഞ്ഞ ഒന്ന് രണ്ട് പ്രസ്താവന വേറെയും നിങ്ങളെ കേൾപ്പിക്കാം. ഈ ഖുർആൻ നിനക്ക് നാം അവതരിപ്പിച്ചു തന്നത് മതപരമായ എല്ലാ പ്രശ്നങ്ങളുടെയും പരിപൂർണ സമ്പൂർണ വിവരണമായിട്ടാണ് ഈ ഖുർആൻ നിനക്ക് അവതരിപ്പിച്ച് തന്നിട്ടുള്ളത്. ബഹുദൻ റഹ്മത്തൻ ബുഷ്റാലിൽ മുസ്ലിമീൻ. ഇത് ഈ ഖുർആൻ ഒറ്റ, അതിന്റെ കൂടെ രണ്ടാമത്തൊന്നില്ല. ഈ ഖുർആൻ ഹുദൻ, അത് തന്നെയാണ് മാർഗദർശനം. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖവം, ഏറ്റവും ഋജുവായ ഉത്തമമായ മാർഗത്തിലേക്ക് നയിക്കുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഇത് മത്തന്നെ പറയുന്നത്. അതാണ് ഹുദൻ എന്ന് പറഞ്ഞത്. റഹ്മത്തുൻ, അതാണ് ഹുദൻ റഹ്മത്തൻ. എല്ലാ ലോകത്തിനും മനുഷ്യ ലോകത്തിന്റെ ആഗമാനം അനുഗ്രഹമായിട്ടുള്ളതാണത്. അതിലുള്ളത് പഠിച്ചാൽ അനുഗ്രഹം, ആശ്വാസമാണ്, സമാധാനമാണ്. ഖുർആനിലുള്ള ആശയങ്ങളും ആദർശങ്ങളും പഠിച്ചാൽ നമ്മൾക്ക് വളരെയധികം മനസ്സമാധാനം കിട്ടും. ഇഹത്തിലും പരത്തിലും സുഖമായിട്ട് ജീവിക്കാൻ കിട്ടും. മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്കൊക്കെ സന്തോഷ വാർത്തയായിട്ടുള്ള ഒരു സാധനമാണ് ഖുർആൻ. അതിൽ എവിടെ നോക്കിയിരുന്നാലും നമുക്ക് സന്തോഷേ കിട്ടുള്ളൂ. ഖുർആനിൽ നിന്ന് ഏതൊരാശയം മനസ്സിലാക്കിയിരുന്നാലും നമുക്ക് സന്തോഷം വന്നു. ഓ, അള്ളാഹു പറഞ്ഞതാണല്ലോ ഇക്കാര്യം. ഒരാദർശം പറഞ്ഞാൽ നമുക്ക് സന്തോഷമായി. അള്ളാഹു പറഞ്ഞ ഖുർആനിൽ വിവരിച്ചൊരു ആദർശം അതവിടെ ഉറപ്പിച്ചു വെച്ചാൽ പിന്നെ ലോകത്ത് ഒരാളെ, ഒരു പിശാചിനി, ഒരു പുരോഹിതനി ആരെയും ഭയപ്പെടണ. ഇത്തരത്തിൽ സന്മാർഗം, സന്തോഷം, കാരുണ്യം ഇതെല്ലാം നിറഞ്ഞ ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. അതിൽ എല്ലാ പ്രശ്നങ്ങളുടെയും സമ്പൂർണ്ണ വിവരണം അതിലുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞത് ശരിയോ തെറ്റോ എന്ന് അപ്പോഴത്തെ ചർച്ച ആരുടെ നമ്മളുടേതല്ല, പുരോഹിത ലോകത്തിന്റെ ചർച്ച. ഇങ്ങനൊക്കെ അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് അത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്നാണ് പുരോഹിതന്മാരിൽ ഭൂരിഭാഗം സംശയിക്കുന്നത്. സംശയിക്കല്ല, അവർ പ്രഖ്യാപിക്കാം. അവരെന്താ പറയുന്നറിയോ, ഖുർആൻ കൊണ്ട് എല്ലാറ്റിന്റെയും കാര്യങ്ങൾ മനസ്സിലാവൂല, ഇസ്ലാം കാര്യത്തിന്റെ എണ്ണം പോലും ഖുർആൻ കൊണ്ട് മനസ്സിലാവൂല. നമസ്കാരമാണ് ഇസ്ലാമിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മപദ്ധതി, അത് എന്താണെന്നുള്ളതിന്റെ ഒരു കാൽഭാഗം പോലും ഖുർആനിലില്ല. പിന്നെ എന്താ പള്ള ഈ പറഞ്ഞത്, ഒരു എസല്ല അലൈക്കൽ കിതാബ തിബിയാനല്ലി കുല്ലിശൈഇൻ. കുല്ലിശൈഇ കുല്ലിശൈഇൻ പറഞ്ഞാൽ ഗൾഫിൽ പോയവർക്കൊക്കെ അറിയാം ഈ അറബി പദം. കൊല്ലിശൈഇൻ എന്ന് പറഞ്ഞാൽ പിന്നെ ലോകത്തൊന്നെങ്കിൽ പേര് ബാക്കിയുണ്ടാ പാടില്ല. കാട്ടറബി പറഞ്ഞാലും കുല്ലിശൈഇൻ ഒതുങ്ങാത്തൊന്നുമില്ല, അള്ള പറഞ്ഞാലും കുല്ലിശൈഇൻ ഒതുങ്ങാത്തൊന്നുമില്ല, നബി പറഞ്ഞാലും അതിലടങ്ങാത്തൊന്നില്ല. ഒരൊറ്റ ഒന്ന് പുറത്തു പോകാൻ പാടില്ല. ഇനി വേറെ ഭാഷയിൽ കേൾക്കണോ, മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ശൈഇ, ഈ ഖുർആനിൽ ഒരൊറ്റ വിഷയം ഞാൻ വിട്ടുകളഞ്ഞിട്ടില്ല എന്ന് ആരാത് പറയുന്നത്? ബഡായി പറയുന്ന ആളല്ല, അള്ളാഹുവാ പറയുന്നത്. ഈ ഖുർആനിൽ ഒരൊറ്റ വിഷയം ഞാൻ വിട്ടുകളഞ്ഞിട്ടില്ല എന്ന് ആ ശൈലിയിലും പറഞ്ഞു. വലക്കത് സർവഫനാ ഫിൽ ഖുർആനി, ഈ ഖുർആനിൽ മറിച്ചും തിരിച്ചും നമ്മൾ പറയുന്നു. അള്ളാഹുവിന്റെ ഭാഷയാണ് ഖുർആനിൽ മറിച്ചും തിരിച്ചും പറയുന്നു, പക്ഷെ ആശയം മാറൂല, വൈരുദ്ധ്യം കാണാൻ പാടില്ല. അവർ ഖുർആൻ ചിന്തിക്കുന്നില്ലേ, എത്ര മറിച്ചും തിരിച്ചും പറഞ്ഞിരുന്നാലും അള്ളാഹുവിൽ നിന്ന് ഇറങ്ങിയ ആ ഖുർആൻ 23 കൊല്ലക്കാലത്തിനിടയിൽ പ്രതിപാദിച്ച വിഷയങ്ങൾക്കിടയിൽ ഒരൊറ്റ വൈരുദ്ധ്യം കാണാൻ സാധ്യമല്ല. 23 കൊല്ലക്കാലം കൊണ്ട് ഏതൊരു മഹാപണ്ഡിതൻ ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ടെങ്കിലും വൈരുദ്ധ്യമില്ലാത്ത ഒരൊറ്റ ഗ്രന്ഥം ഈ ലോകത്ത് കാണാൻ സാധ്യമല്ല. 23 കൊല്ലക്കാലം കൊണ്ട് വലിയൊരു ശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ വലിയൊരു ലോക പണ്ഡിതൻ ഒരു ഗ്രന്ഥം എഴുതി തുടങ്ങി 23-ാമത്തെ കൊല്ലാണ് അത് അവസാനിക്കുന്നതെങ്കിൽ അതിൽ വൈരുദ്ധ്യമില്ലാത്ത ഒരൊറ്റ ഗ്രന്ഥം ഈ ലോകത്ത് കണ്ടുപിടിക്കാൻ സാധ്യമല്ല. കാരണം വിജ്ഞാനം കൂടുന്തോറും വിഷയം മാറ്റേണ്ടി വരും. വിജ്ഞാനം കൂടുന്തോറും, ശാസ്ത്രം കൂടുതൽ പഠിക്കുന്തോറും, ഗവേഷണം കൂടുതൽ നടത്തുന്തോറും ആദ്യത്തെ അഭിപ്രായം മാറ്റേണ്ടി വരും. ഏത് മഹാപണ്ഡിതനായിരുന്നാലും ശരി, അള്ളാഹുവിന്റെ വിജ്ഞാനം വർദ്ധിക്കലില്ല, കുറയലുമില്ല. അതുകൊണ്ട് അള്ളാഹു 23 കൊല്ലം മുമ്പ് ആദ്യം പറഞ്ഞ ആയത്തും അവസാനം പറഞ്ഞ ആയത്തും തമ്മിൽ വൈരുദ്ധ്യം വരാൻ പാടില്ല. ഇതാണ് ഖുർആന്റെ അമാനുഷികത. അപ്പൊ അള്ളാഹു ഖുർആനിൽ മറിച്ചും തിരിച്ചും പറയുന്നു, ഒരു വിഷയവും ഇതിൽ നിന്ന് വിട്ടുകളഞ്ഞിട്ടില്ല, അത് പൂർത്തിയാക്കി തന്നു. എല്ലാ പ്രശ്നത്തിന്റെയും പരിഹാരം ഉണ്ട് എന്ന് അള്ളാഹു പറഞ്ഞത് 100% സത്യമാണെന്ന് നമ്മളെല്ലാവരും പ്രഖ്യാപിക്കും. 100% സത്യമാണ് അള്ളാഹു ആ പ്രഖ്യാപിച്ചത്.
വള്ളിയും കുറക്കണോ എപ്പോണ്ടോ ശ്രദ്ധിക്കണേ.
100% സത്യമാണെന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു, വിശ്വസിക്കണം, നിർബന്ധമാണത്. ബഡായൊന്നും അതിലില്ല, അതിശയോക്തിയില്ല, അള്ളാഹുവിന് അതിശയോക്തി അറിയില്ല എന്നതേ പറയുള്ളൂ. അപ്പൊ എല്ലാ പ്രശ്നങ്ങളുടെയും പരിപൂർണ്ണ വിവരണം ഖുർആനിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിസ്കാരമാണ് ആകെ മുസ്ലിം ജനങ്ങളുടെ സ്വത്ത് ഭാഗ നിസ്കാരം. മുസ്ലിം ലോകത്ത് ധാരാളം സമുദായങ്ങൾ, ധാരാളം മതങ്ങൾ, പക്ഷെ ഇത്രയധികം ഒരു അനുഷ്ഠാന കർമ്മം ഗാംഭീര്യത്തോടുകൂടി നിലനിർത്തി പോരുന്ന ഒരു സമുദായം ലോകത്ത് വേറെ ഇല്ല. നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിലപാടതാണ്, ഇത്രയും വലിയൊരു ആരാധനാ കർമ്മം, മഹത്തായത്, പുണ്യമേറിയത്, അതിനേക്കാൾ മുന്തിയത് വേറൊന്നില്ല എന്ന് ലോകത്ത് പ്രഖ്യാപിച്ചുകൊണ്ട് 90 കോടി ജനങ്ങളും, 100 കോടിയിൽ 10 കോടി ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടോ, 90 കോടി ജനങ്ങളും ലോകത്തിലെ ആരാധനാ കർമ്മങ്ങളിൽ വെച്ച് അല്ലെങ്കിൽ ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും മുന്തിയ പുണ്യകർമ്മം നമസ്കാരമാണെന്ന് വിശ്വസിക്കുന്നവരാണ് 100 കോടിയിൽ 90 കോടി. അങ്ങനത്തെ നമസ്കാരത്തിന്റെ കാര്യം അള്ളാഹു കാര്യമായിട്ടൊന്നും ഖുർആനിൽ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രശ്നമല്ലേ, വലിയ പ്രശ്നമാണ്. വലിയ പ്രശ്നം പറഞ്ഞാൽ അത് നമ്മൾ ആരും ആരെയും വിടണ്ട. ഖുർആനിൽ അള്ള എല്ലാ പ്രശ്നങ്ങളുടെയും പരിപൂർണ സമ്പൂർണ വിവരണം പറഞ്ഞു എന്ന് പറഞ്ഞതിന്റെ പുറമെ നമസ്കാരത്തെ സംബന്ധിച്ച് പ്രത്യേകം പറഞ്ഞിട്ടോ ഓർക്കണം. ഇതൊക്കെ നമ്മൾ പ്രത്യേകം പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത്. ഖുർആനാണ് ഈ പറയുന്നത്, പറയുന്ന ആളെ നിങ്ങൾ നോക്കണ്ട. ആര് പറഞ്ഞിരുന്നാലും ഖുർആനിലുള്ള വിഷയം പറയുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ആൾക്ക് പ്രായമുണ്ടോ, കൂടുതൽ ഗ്രാഫക്സ് ഉണ്ടോ, എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊന്നും നോക്കണ്ട. പക്ഷെ അപകടമൊന്നുമില്ല, പലരും പലതും പറയും. ഏതായാലും കഴിയുന്ന നടത്തോളം ഖുർആൻ പഠിച്ചിട്ട് അതിലുള്ള സത്യം പറയാൻ വേണ്ടി നടക്കുന്ന ഒരു ചെറിയ മനുഷ്യനാണ് ഞാൻ. എനിക്ക് ഖുർആനിൽ നിന്ന് മനസ്സിലായിട്ടുള്ള കുറെ സത്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിരത്തിവെക്കാനാണ് ഈ സമ്മേളനത്തിൽ ഞാൻ വന്നത്. ഒന്ന് രണ്ട് വാക്കിന്റെ ഇടയിൽ പറയാൻ ഉദ്ദേശിച്ചത് അത് പറഞ്ഞെടുത്തിരിക്കാം. ഇതിന് നമ്മൾ സെമിനാറിന് വിളിച്ചു, നിസ്കാരത്തെ സംബന്ധിച്ച് കാര്യമായിട്ട് പറയാൻ പോവുകയാണ്. അത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയം. കാര്യമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട വിഷയം അതാണ്. അതിനിടയിൽ ഈ കത്തുകൾ അയച്ചു, അഞ്ചുപത്ത് പേർക്ക് കത്തുകൾ അയച്ചു. അവരാരും ഇവിടെ വന്നില്ലല്ലോ. ഞാൻ വന്നു എന്നുള്ളത് ഇപ്പോ ഇനി പരേഖൊന്നും വേണ്ടല്ലോ. അഞ്ചുപത്താൾക്ക് ആർക്കൊക്കെ അഞ്ചുപത്താൾക്ക് എന്നുള്ളത് അത് നിങ്ങൾക്ക് രേഖാമൂലയിൽ ഇപ്പൊ നടക്കാൻ പോകണം. കാരണം രേഖ വിട്ട് വേദമൽ കൂടി പോയതാണ് നമ്മൾ ആകെ പാതാളത്തിൽ ചാടിയത്. രേഖയിൽ കൂടി പറയണം എന്ന് വെച്ചാൽ എവിടെയും കുഴപ്പമില്ല. അപ്പൊ അതിനിപ്പോ സാധാരണ വിഷയമായിരുന്നാലും ശരി, മതത്തിന്റെ കാര്യമായിരുന്നാലും ശരി, എന്തായിരുന്നാലും ശരി, രേഖാമൂലം നമ്മൾ കിട്ടിയെന്താണല്ലോ നമ്മളെ പ്രധാനമായിട്ട് ഉള്ള പണ്ഡിതന്മാരെ മതി. എല്ലാവരെയും കൂടി കെട്ടിയിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നദ്വത്ത് ജമാഅത്ത് പ്രധാനമായിട്ടും ഖുർആൻ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ മതം പ്രബോധനം ചെയ്യാൻ വേണ്ടി പ്രതിജ്ഞ എടുത്തു വന്ന രണ്ട് സംഘടനയാണ് നദ്വത്ത് മുജാഹിദീൻ, ജമാഅത്ത് ഇസ്ലാമി. അപ്പോൾ അവരുടെ നേതാക്കന്മാർക്ക് ഖുർആൻ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തൊരു ചർച്ച നടക്കുകയാണെങ്കിലും അവരെ അറിയിക്കലും അവരെ ക്ഷണിക്കലും അവരെ പങ്കെടുപ്പിക്കലും സമുദായത്തിന്റെ ചുമതലയിൽപ്പെട്ടതാണ്. കാരണം ഞങ്ങൾ അതാ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവരല്ലേ നമുക്ക് വിളിക്കേണ്ടത്. അതുകൊണ്ട് അവരെ വിളിച്ചു. അവരെ വിളിച്ച് ആരൊക്കെ വിളിച്ചു? നദ്വത്തിന്റെ പ്രസിഡന്റ് വേറെ ജക്കജിലുണ്ട്. ഒമ്പതാണെങ്കിൽ രേഖാമൂലം രജിസ്റ്റർ കത്ത് മുഖേന അറിയിച്ചു. ഇങ്ങനെ രജിസ്റ്റർ കത്ത് മുഖേന വരണം എന്നല്ല, രജിസ്റ്റർ കത്തിൽ തന്നെ പറഞ്ഞു. കണ്ട് കത്തൊക്കെ എഴുതി ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ പറഞ്ഞ എന്താണെന്ന് അറിയോ? ഈ രജിസ്റ്റർ കത്ത് കിട്ടിയാൽ നിങ്ങൾക്ക് എന്നാണ് ഇങ്ങനെ ഒരു സെമിനാറിന് ഇന്ന് വരണമെന്നില്ല. എന്നാണോ നിങ്ങൾക്ക് ഒഴിവുള്ള ദിവസമെങ്കിൽ അന്ന് നിങ്ങൾ സെമിനാറിന് വന്നാൽ മതി. അന്ന് എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തരാം. കാറടക്കം, വീട്, അതായത് ലോഡ്ജ്, ടിവിയോ, എവിടെ എന്തൊക്കെ സൗകര്യം വേണോ അതൊക്കെ ചെയ്തു കൊടുക്കാം. പൈസ ഞങ്ങൾ ചെലവാക്കിക്കോളാം എന്നും പറഞ്ഞിട്ടാണ് കുഞ്ഞാൻ സാഹിബ്, മുഹമ്മദ് സാഹിബ്, സെക്രട്ടറി പി വി അബ്ദുൽ ഖാൻ സാഹിബ് ഇവരുടെ മൂന്നാളിനും ഒപ്പ് പ്രത്യേകം കാണിച്ചു. കാരണം സെക്രട്ടറി, ചെയർമാന്, പ്രസിഡന്റൊക്കെ വേണം, കണ്ണിനൊക്കെ വേണം, അവരുടെ ആദ്യം കണ്ടുള്ളൂ. പിന്നെ കമ്പനിയിൽ ഇഷ്ടം പോലെ ആണ്, എത്ര ആളെ ഇനി ചെയർമൻ ചെയ്യാം. കാരണം പ്രധാനപ്പെട്ട വിഷയം അറിയാനില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇതിനൊക്കെ തയ്യാറാണ്, നിങ്ങൾക്ക് വേണ്ട സൗകര്യപ്പെട്ട എല്ലാ സംവിധാനങ്ങളും ചെയ്തു തരാൻ തയ്യാറാണ്. നിങ്ങൾ കൊഴിവുള്ള ദിവസം അറിയിച്ചാൽ മതി. 23-ാം തീയതി വണ്ടൂർ കമ്മിറ്റി ഹാളിൽ വരണമെന്ന് പറഞ്ഞിട്ടില്ല. കാരണം പലർക്കും പല സൗകര്യമൊക്കെ കുറവുണ്ടാവും. അപ്പൊ അത് പറയാൻ പറ്റൂലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഒഴിവുള്ള ദിവസം എന്നാണെങ്കിൽ അന്ന് ആ രജിസ്റ്റർ കത്തിൽ കൊടുത്തിട്ടുണ്ട്. അന്ന് ഞങ്ങളുടെ ആളുകളെ കണ്ട് വരുന്ന, വെറുതെ കണ്ട് ജന്തി വരുന്നു വേണ്ട. ഞങ്ങളുടെ ആളുകൾ വന്നിട്ട് നിങ്ങളെ അറിയിച്ചിട്ട് കൊണ്ടുവരുന്ന കത്തിലെഴുതിയിട്ടുള്ളത് അത് ഡോക്ടർ ആലുവ മസ്ജിദ് 10-40 കൊല്ലം ജാമ്യ ലസറിലൊക്കെ പഠിച്ച് പാസ്സായി അവിടെ പഠിപ്പിച്ചു വന്ന ആളാണെന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെ ഇത്തരം നമ്മളെ കേരളക്കാരനായിരിക്കും ഇത്തരത്തിൽ പ്രധാന ഫംഗ്ഷനിൽ പങ്കെടുപ്പിക്കണമെന്ന് നമ്മളെല്ലാവരും നിർബന്ധമാണ്. അദ്ദേഹത്തിന് ഫസ്റ്റിൽ അദ്ദേഹത്തിന് അയച്ചു. രണ്ടാമത് നദ്വത്തുൽ മുജാഹിദീന്റെ പ്രസിഡന്റ് ഡോക്ടർ ഉസ്മാൻ, മതപണ്ഡിതനല്ലെങ്കിലും ആ മത സംഘടനയെ നയിക്കുന്നത് പ്രസിഡന്റ് സ്ഥാനത്ത് അദ്ദേഹമുണ്ടോ? അതുകൊണ്ട് അദ്ദേഹം ഇതിൽപ്പെട്ട അർഹരായിട്ടുള്ള ആൾക്കാരെ തെരഞ്ഞെടുത്തേക്കണമെന്ന് അവർക്ക് അദ്ദേഹത്തിനും രജിസ്റ്റർ കത്ത് അയച്ചു. പിന്നെ കെ പി മുഹമ്മദ് മൗലവിയാണ് മതപണ്ഡിതനായിട്ട് സെക്രട്ടറി, അദ്ദേഹത്തിനും രജിസ്റ്റർ കത്ത് ഒക്കെ ഇക്നോളജിന്റെ കയ്യിലുണ്ട്. അവർക്ക് വന്നാണ്, അവരിന്റെ ഇതാണ് കെട്ടി കുഞ്ഞാൻ സാഹിബിന്റെ ഫ്രം അഡ്രസ്സോട് കൂടി കൺവീനർ എന്നുള്ളവർക്ക് ഫ്രം അഡ്രസ് വെച്ച് അച്ഛൻ്റെ രജിസ്റ്റർ അക്നോളജ്മെന്റ് വന്നാണ്. ഇവരൊക്കെ ഒപ്പിട്ടയച്ച അക്നോളജ്മെന്റ് ആണ്. എല്ലാവർക്കും കത്ത് കിട്ടി. ആർക്കൊക്കെ? ജമാഅത്തിന്റെ അമീർ, ജമാഅത്തിന്റെ അമീർ സിദ്ദീഖ് ഹസൻ സാഹിബ്, നദ്വത്ത് സെക്രട്ടറി പ്രസിഡന്റ് ഡോക്ടർ ആലുവ മുഹിയുദ്ദീൻ, കെ പി അബ്ദുൽ ഖാദർ മോലെ നദ്വത്ത് ജാമിയ നദ്വിയന്റെ പ്രിൻസിപ്പാളായിട്ട് ഇപ്പൊ ആക്ടിംഗ് സെക്രട്ടറിയോ ആണെന്നൊക്കെ പറഞ്ഞു. എ പി അബ്ദുൽ ഖാദർ മോലെ ഇവർക്കും അറിയാലോ, മുജാഹിദീങ്ങൾക്കൊക്കെ അറിയാം. പിന്നെ സുല്ലം സലാം അറബി കോളേജിലെ പ്രിൻസിപ്പാൾ കെ കെ സുല്ലമി മൗലവി, പിന്നെ ടി സി അബൂബക്കർ, ടി സി മുഹമ്മദ് മൗലവി ജാമിയ നദ്വിയന്റെ അധ്യക്ഷ അധ്യാപകനായിരുന്ന ഒരാളാണ്. വേറെ ഉമർ മോലി, നമ്മളെ പ്രസിദ്ധനായ കെ ഉമർ മോലി, അദ്ദേഹം മക്കത്തൊക്കെ പോട്ട് 10-20 കൊല്ലം പഠിച്ചു വന്ന ആളാണ്. അദ്ദേഹത്തിന്റെ അടുത്തുള്ള ഇസ്ലാം കാര്യങ്ങളും ഇമാം കാര്യങ്ങളും നിസ്കാര കണക്കും എന്തൊക്കെയെങ്കിലും ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഹജീസിന്റെ അടിസ്ഥാനത്തിൽ പഠിച്ചതൊക്കെ നമ്മൾക്ക് കിട്ടണ്ടേ? കിട്ടണല്ലോ, നമ്മളിത് കിട്ടാൻ വേണ്ടി നടക്കാം. ഇവർക്ക് എല്ലാവർക്കും അയച്ചു, വളരെ മാന്യമായിട്ട് ബഹുമാന്യരേ എന്ന് തുടങ്ങി ഇതൊക്കെ ഇവിടെ പ്രസിദ്ധിച്ചിട്ടുണ്ട്.
ബഹുമാന്യരെ എന്ന് തുടങ്ങി അങ്ങനെ ഞങ്ങൾ ഇതിനൊക്കെ തയ്യാറാണ്, നിങ്ങൾ കൊഴിവുള്ള ദിവസം അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഒട്ടാകെ നീട്ടി വാങ്ങളൊക്കെ വായിച്ചതായിരിക്കും. പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് പറയേണ്ട പ്രശ്നങ്ങൾ ഇന്നതാണെന്ന് നമ്പർ ഇട്ടങ്ങോട്ട് കൊടുത്തു. എന്താ നമ്പറല്ലേ പറഞ്ഞത്? ഫാത്തിഹയിലെ ബിസ്മി ഉറക്കെ ആ പ്രശ്നങ്ങൾ ആദ്യം പറയാം, അതിനെപ്പറ്റിയൊക്കെ സംസാരം വരും. അപ്പൊ പ്രശ്നങ്ങൾ ഓർമ്മയിലിരുന്നോട്ടെ. ഫാത്തിഹയിലെ ബിസ്മി ഉറക്കയാക്കരുതും, ഖുർആനിൽ എവിടെയുമില്ലാത്ത ആമീൻ ഉറക്കെ ചെല്ലണമെന്നും നിയമമാക്കാൻ കാരണമെന്ത്? ഇപ്പൊക്കെ പ്രശ്നമായിട്ടവിടെ വെച്ചാൽ മതി, തീരുമാനം പറയല്ലേ. തീരുമാനം ആരും ഇപ്പൊ പ്രതീക്ഷിക്കുമ്പോൾ ഒക്കെ നമുക്ക് ചർച്ച ചെയ്ത് അവസാനിക്കേണ്ടതാണ്, അത് തീരുമാനിക്കേണ്ടതാണ്. ജക്കാത്തിനെ പറ്റിയല്ല രണ്ടാമത്തെ രണ്ടാം നമ്പർ കമ്മിറ്റി അയച്ചു കൊടുത്ത ക്ഷണകത്തിൽ ഇന്നെ പ്രശ്നങ്ങളെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ പ്രശ്നങ്ങളിലെ നമ്പറാ വായിക്കുന്നത്. രണ്ടാം നമ്പർ സക്കാത്തിനെ പറ്റിയല്ലാതെ നമസ്കാരത്തെ പറ്റി ഫർദ് എന്ന് ഖുർആൻ ഒരിക്കലും പറയാതിരിക്കെ നമ്മളെല്ലാവരും ഫർദ് നമസ്കാരം എന്ന് മാത്രം പറയുന്നത് ശരിയോ തെറ്റോ? ആരും തെറ്റിദ്ധരിച്ചു പോരുത്, കാരണം പഠിച്ചവനെ ഖുർആൻ ഇസ്ലാം കാര്യത്തിൽ ആകെ ഫർദാത് വലിയത് നിസ്കാരമാണ്. നിസ്കാരം ഫർദാണോ അല്ലേ എന്നൊരു സംശയം അപ്പൊ ചർച്ച ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട, സംശയിക്കും വേണ്ട. ചിലർക്കൊക്കെ ബേജാറുണ്ടാവും, ബേജാറും വേണ്ട. എന്താണ് ഈ പറയുന്നതെന്ന് ഒക്കെ ഇവിടെ വിരിക്കാൻ പോവാൻ. മൂന്ന്, നമസ്കാരത്തിൽ അള്ളാഹുവിനെയല്ലാതെ മറ്റാരെയും വിളിക്കാൻ പാടില്ലെന്ന് ഖുർആൻ പ്രത്യേകം വിലക്കിയിട്ടും മുസ്ലിങ്ങളുടെ സകല നമസ്കാരത്തിലും അത്തഹിയാത്തിൽ നബിയെ നേരിട്ട് വിളിക്കുന്ന സമ്പ്രദായം നിലവിൽ വന്നതെങ്ങനെ നമ്മൾക്കറിയണ്ടേ? അഞ്ച്, അൽ മസീഹ് എന്ന പദത്തെ ഈസാ നബി എന്ന അർത്ഥത്തിലല്ലാതെ അള്ളാഹു ഒരിക്കലും പ്രയോഗിക്കാതിരിക്കെ പ്രസ്തുത പദത്തോടൊപ്പം ദജ്ജാൽ എന്ന പദം കൂട്ടിച്ചേർത്തുകൊണ്ട് പെരുങ്കള്ളനായ ഈസാ നബി എന്ന അർത്ഥം വരുന്ന തരത്തിൽ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയിൽ തന്നെ സകല നമസ്കാരത്തിലും നാം ഉൾപ്പെടുന്നത് അപകടമല്ലേ? അല്ല, അപകടമില്ല എന്നാണോ? ഇക്കോട്ടെ, ചർച്ച ചെയ്യാം. അറി, നമസ്കാരം മൂന്നുണ്ടെന്നല്ലാതെ അത് അഞ്ചുണ്ടെന്ന് ഖുർആൻ കൊണ്ട് തെളിയിക്കുവാൻ സാധ്യമാണോ? ജീവിതത്തിൽ ഒരിക്കലും നബി ദുഹറും മഗ്രിബും നമസ്കരിച്ചിട്ടില്ലെന്ന ഷിയാക്കളുടെ വാദം വ്യക്തമായ പ്രമാണത്തിലൂടെ ഖണ്ഡിക്കാൻ കഴിയുമോ? ചോദ്യം ഖണ്ഡിക്കാൻ കഴിയുന്നുണ്ട് പറഞ്ഞാൽ മതി. ഇതൊക്കെ ചോദ്യം വെച്ചു കൊടുത്തിരിക്കാം, ഒരു തീരുമാനം അവരോട് പറഞ്ഞിട്ടില്ല. അതൊക്കെ വന്ന് തീരുമാനമാക്കേണ്ട ഈ വിഷയം, ഇത് തീരുമാനമാക്കാതിരിക്കാൻ പറ്റും. തീരുമാനമാക്കാതിരിക്കേണ്ട വിഷയത്തിൽ നമസ്കാരത്തിൽ നിത്യം നമ്മൾ ചെയ്തു പോരുന്ന വിഷയം വെള്ളപ്പെടണം. നിത്യം ചെയ്തു പോരുന്ന സംഗതികളാണ് ഇതൊക്കെ. അത് ശിർക്കാണോ കുഫ്റാണോ ഇസ്ലാമാണോ ഖുർആൻ അനുസരിച്ചുള്ള അനുഷ്ഠാനമാണോ, ഇതൊക്കെ ഇവിടെ ചർച്ച ചെയ്യുന്നത്. പെരുങ്കലായ ഈസാ നബി എന്നാണ് മസീഹ് ദജ്ജാലിന്റെ അർത്ഥമെങ്കിൽ അത് മുസ്ലിങ്ങൾക്ക് നമസ്കാരത്തിൽ ചെല്ലാൻ പാടുണ്ട്, ചെല്ലാൻ പാടുണ്ട്. പാടുണ്ടെന്നോ പാടില്ലെന്നോ രണ്ടാളൊന്നും തീരുമാനിക്കണമല്ലോ. ഇതൊക്കെ പ്രശ്നം വെച്ചിട്ട് അയച്ചു കൊടുത്തതിനുള്ള മറുപടി രണ്ടു വാക്യം അത് പറഞ്ഞേക്കാം. എന്താ അതിന് മറുപടി അയച്ചത്? കെ കെ സുല്ലം ഈ പറയണത് ആ എഴുതിയ ഒരൊറ്റ ചോദ്യം മനസ്സിലായിട്ടില്ല എന്നാണ്. രേഖാമൂലം എഴുതുന്നത് രേഖാമൂലം കെ കെ സുല്ലമി അരീക്കോട് സുല്ലും സലാം അറബിക് കോളേജിന്റെ പ്രിൻസിപ്പാൾ. ഈ ആറ് ചോദ്യങ്ങൾ നമ്മൾ പച്ച മലയാളത്തിൽ എഴുതി അയച്ച് ഇവരെല്ലാവരും കൂടി അയച്ചു. ഞാനില്ല, ഞാൻ കമ്മിറ്റിയിലൊന്നുമില്ല കേട്ടോ, ഞാൻ എന്നെ ക്ഷണിച്ച പോകുന്നേ. അപ്പൊ കമ്മിറ്റിക്കാര് പ്രമുഖരായ ധാരാളം ആളുകൾ കൂടിച്ചേർന്നുള്ള കമ്മിറ്റിയാണ് ഞങ്ങൾക്കിത് പഠിക്കാനാണെന്ന് പറഞ്ഞിട്ട് ഇത്രയും പച്ച മലയാളത്തിൽ വ്യക്തമാക്കി കൊടുത്ത ചോദ്യങ്ങൾ ആറും ഒരൊറ്റ ഒന്നും മനസ്സിലായിട്ടില്ല, നിങ്ങളൊന്നും ഇങ്ങോട്ട് വരണം എന്നാണ് കെ ടി കുഞ്ഞാൻ സാഹിബിനോട് പറഞ്ഞത്. അപ്പൊ ചെല്ലുകൊണ്ട് പാപത്തൊന്നുമില്ല, ഏതാരോ ചെല്ലേണ്ട സമയത്ത് ചെല്ലന്നെ. ഇതൊന്നും മനസ്സിലാവണില്ല എന്ന് പറഞ്ഞത് മനസ്സിലാവൂയില്ല എന്ന് നമുക്കൊന്ന് നോക്കണല്ലോ. അള്ളാഹുവിനല്ലാതെ വിളിക്കാൻ പാടില്ല എന്നുകൊണ്ട് അള്ളാഹുവിനല്ലാത്ത ഒരാളെ ഇവിടെ വിളിക്കുന്നുണ്ട്, അത് ശരിയോ തെറ്റോ ഒന്നും അത് മനസ്സിലാവണില്ല. പെരുങ്കള്ളനായ ഈസാ നബി എന്ന് പറയുന്ന പ്രയോഗം അത്തഹിയാത്തിൽ കാണുന്നു. ഖുർആൻ അനുസരിച്ച് അതിന്റെ അർത്ഥം പെരുങ്കള്ളനായ ഈസാ നബി എന്ന ഖുർആൻ അനുസരിച്ച്, അതായത് മസീഹ് എന്ന് 11 സ്ഥലത്ത് ഖുർആനിലുണ്ട്. ഈ 11 സ്ഥലത്തും അൽ മസീഹ് എന്ന് പറഞ്ഞ ഈസാ നബി എന്നർത്ഥം. 12-ാമത്തെ സ്ഥലം ഖുർആനിലില്ല, 2-ാമത്തെ അർത്ഥവുമില്ല. അങ്ങനത്തെ അൽ മസീഹിന്റെ കൂടെ ദജ്ജാലാണ്ട് കൂട്ടിച്ചേർത്താൽ എന്താ വരിക? പെരുങ്കള്ളനായ ഈസാ നബി എന്ന അർത്ഥം വരാ. ഇത് അള്ളാന്റെ മുമ്പിൽ ഇരുന്നിട്ട് നമ്മള് ഈ നുരുമ്പിരിയായാലും പറയണോ? വേണ്ടേ, നുരുമ്പിരിയായിരുന്ന പഴയ ഭാഷയിൽ പറയാം. ഇതൊന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഇത് ശരി അങ്ങനെ ഒരാൾ പറയുന്നു, അല്ലെങ്കിൽ ചില പണ്ഡിതന്മാരിങ്ങനെ പറയുന്നു, അത് ശരിയാണോ തെറ്റാണോ? ഖുർആന്റെ അർത്ഥപ്രകാരം ഈസാ നബി എന്നല്ലാതെ അതിനർത്ഥമില്ല എന്ന് പറയുന്നത് ശരിയോ തെറ്റോ എന്ന് ഒന്ന് ചർച്ച ചെയ്യണം എന്ന് പറയുമ്പോ ആ ചോദിച്ച് മനസ്സിലായില്ല എന്നപ്പൊ കത്ത് ശരിക്കട്ടെ.
മനസ്സിലാവുന്ന കാലത്ത് മനസ്സിലാവട്ടെ. രണ്ടുപേർ ഇവിടെ എന്ത് ചെയ്യാനാ? പിന്നെ മെമ്മറുമാരി പറഞ്ഞത് നമസ്കാരമൊക്കെ അവിടെ ഇരിക്കട്ടെ. നമ്മൾക്ക് പ്രവാചകൻ ഗുരുനാഥനാണെന്ന് സമ്മതിക്കോ ഇല്ലേ എന്ന് ആദ്യം ചേകനൂർ മൗര്യയോടൊന്ന് ചോദിക്കണം. മൊപ്പരത്തെ മറുപടിയാ ഇത്. നിസ്കാരത്തിലേക്ക് പ്രശ്നങ്ങളൊക്കെ എഴുതി അച്ചെടുത്ത് മൊപ്പരം എന്ന് പറഞ്ഞു പറയോ. പ്രവാചകൻ മുഹമ്മദ് നബി നമ്മുടെ ഗുരുനാഥനാണോ, ഖുർആൻ വിവരിച്ചു തരാനുള്ള ഗുരുനാഥനാണോ അല്ലേ എന്ന് ആദ്യം തീരുമാനിക്കണം. തീരുമാനിച്ചല്ലോ. ആണ്. എന്താ തീരുമാനിക്കുന്നത്? ആണ്. നബി തന്നെയാണ് നമ്മൾക്ക് ഖുർആൻ പഠിക്കുന്നത്. നമുക്ക് വേറൊരു മല്ലാക്കെ പഠിപ്പിച്ചെന്നാണ് നമ്മൾ സ്വീകരിക്കുന്നത്. നബി പഠിപ്പിച്ചത് പഠിപ്പിച്ചതാണെന്ന് ബോധ്യപ്പെട്ടിട്ടാണ് നമ്മൾ സ്വീകരിക്കുന്നത്. മല്ലാക്കന്മാർ പറഞ്ഞതിന്റെ പേരല്ല ഖുർആൻ നമ്മൾ പഠിച്ചത്. നബി പഠിപ്പിച്ച ഖുർആനാണ് എന്ന് മല്ലാക്കന്മാരോ മൊയ്തീന്മാരോ പറഞ്ഞ് അതുപോലെ തന്നെയാണ് നമ്മൾക്ക് ബോധ്യം വന്നപ്പോഴാണ് നബിനെ ഗുരുനാഥനായിട്ട് ഈ ഖുർആൻ നമ്മൾ അംഗീകരിച്ചത്. അതുകൊണ്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്യണമെന്നാ. ചേകനൂരിന് രണ്ട് കണ്ണുണ്ടോ ഇല്ലയെന്ന് ചർച്ച ചെയ്യണം പറഞ്ഞപ്പോ എന്ത് ചെയ്യും? ഈ ജാതി വിഷയട്ട എന്ത് ചെയ്യും? അപ്പൊ നബി ഗുരുനാഥനാണെന്നുള്ള തർക്കല്ല. നബിന്റേതാണെന്ന് ഉറപ്പായി കിട്ടിയ ഒരൊറ്റ ഹദീസും തള്ളാൻ പാടില്ല. അത് ഇസ്ലാമിന്റെ രണ്ടാം പ്രമാണമായിട്ട് അംഗീകരിക്കണമെന്ന് നിർബന്ധം. വളരെ വ്യക്തമായി ലളിതമായ ഭാഷയിൽ ഈ ബുക്കിൽ ഞാൻ എഴുതി പ്രസിദ്ധീകരിച്ചതാ. നബിയുടേതാണെന്ന് ഉറപ്പായ ഒരൊറ്റ ഹദീസും തള്ളിക്കളയാൻ പാടില്ല. എന്നാ പിന്നെ ഒന്നാം പ്രമാണം ആക്കൂല. ഒന്നാം പ്രമാണം കുറയാണ്. രണ്ടാം പ്രമാണം നബിയുടെ ഹദീസ്. പക്ഷെ നബിയുടെ ഹദീസാവാം. നബിയുടേതാണെന്ന് പറഞ്ഞിട്ട് ലോകത്ത് 10,000 ഹദീസ് ഉണ്ടെങ്കിൽ ഒരൊറ്റ ഒന്ന് നമ്മൾ ചെയ്തിട്ടില്ല. ഇതാണ് ഈ ഗ്രന്ഥത്തിലൂടെ പ്രഖ്യാപിച്ച സിദ്ധാന്തത. ഇതൊക്കെ വായിച്ചിരിക്കുന്ന ആള് പറയാണ് നബിയുടെ ഹദീസ് സ്വീകരിക്കൂല എന്ന് പറഞ്ഞിരിക്കുന്നത്. നബിനെ ഗുരുനാഥനായിട്ട് അംഗീകരിക്കൂല എന്ന് പറഞ്ഞിരിക്കുന്നത് വൃതം നുണ പറയാ. എന്നിട്ട് അതിനെപ്പറ്റി അത് ചർച്ച ചെയ്യാൻ അങ്ങോട്ട് വരുമോ? മൂപ്പർ മരുവി മൂപ്പർ പറഞ്ഞെന്താ? ഇവരോടൊക്കെ കോഴിക്കോട്ടേക്ക് അങ്ങോട്ട് ചെല്ലാൻ അത് മൂപ്പരടുത്ത് പോയില്ല. അവിടെ എന്റെ ഒരു സുഹൃത്താണ്, നല്ലൊരു മാന്യനാണ് മൂപ്പർ. മെമ്പർ മൗര്യനെ തലാക്കിയിട്ടിരിക്കുന്നത്. തലാക്കിയെല്ലാം കാരണം ഈ നുണ നോട്ടീസും കള്ള നോട്ടീസും കൂടി കണ്ടു മടുത്തിട്ട് 10-20 കത്ത് അവിടെ കിടക്കുന്നുണ്ട്. മൂപ്പരെ കത്തേ വായിക്കലില്ലപ്പോ. എന്ത് ഒരു ജാതി കത്താ? കത്തൊക്കെ വായിച്ചാൽ മനസ്സിലാവും. അപ്പൊ മൂപ്പരെ തലാക്കില്ലാണാ. എന്നിട്ട് ജന എന്താ പറഞ്ഞത്? ആ അടുത്ത് ഒന്ന് പോയി. എന്നിട്ട് മൂപ്പരക്ക് എങ്ങനെയും പിന്നെ അവിടെ കടന്നുകൂടാൻ വെച്ചിണ്ടാക്കണം. എന്നിട്ട് കോഴിക്കോട്ടുണ്ട് ഒരാൾ, ആ അടുത്ത് പോയിട്ട് അവിടുന്ന് തീരുമാനിക്കണം. വണ്ടൂക്കാരൊക്കെ കൂടി വിളിച്ചാൽ ഒരു ഇസ്ലാം കാര്യത്തിന് ഏറ്റവും മുന്തി ഇസ്ലാം കാര്യത്തിനെ പറ്റി സംശയം പഠിപ്പിക്കാൻ തീർക്കാൻ ഇങ്ങോട്ട് വരാൻ ഒഴിവില്ല എന്നല്ലേ ഇപ്പൊ ഇതിന്റെ അർത്ഥം. കോഴിക്കോട്ട് പോയിട്ട് അവിടെ ഇന്നൊരാളുണ്ട്, അയാളെ വീട്ടിൽ വെച്ചിട്ട് നമ്മൾക്ക് ചർച്ച ചെയ്യാന്നപ്പൊ പറഞ്ഞത് പറ്റൂല. പറ്റാതെ അവിടെ കോഴിക്കോട്ടുകാർക്ക് വേണ്ടിയിട്ട് അവിടെ അർത്ഥപ്പെട്ടെ. ഇവിടെ ഏറനാട് താലൂക്കുകാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വണ്ടൂക്കാർക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് ചർച്ച ചെയ്യാൻ സാധിക്കോ ഇല്ലേ എന്ന് പറഞ്ഞാൽ മതി. വൈരമൊന്നും വേണ്ട. നമ്മളപ്പോ ഈ പണിയൊക്കെ വൃതായില്ലേ എന്ന് ചോദിക്കും ചില ആൾക്കാർ. നമ്മളെ കമ്മിറ്റിയിലുള്ള ചില ആൾക്കാർക്ക് തന്നെ അപ്പൊ നമ്മൾ ചെയ്ത് ഒന്നും ഒരു ഫലം ഉണ്ടായില്ല, ഒന്നും ഫലപ്പെട്ടില്ല. ഒരൊറ്റ കുട്ടിനെ കിട്ടിയില്ല. ചേകനൂർ മൗര്യനെ നമുക്ക് മുമ്പ് തന്നെ കിട്ടുന്ന ആളാണോ? പിന്നെ അപ്പൊ അതുകൊണ്ട് ബന്ധപ്പെട്ട കാര്യം ഉണ്ടായത് എന്ന് വിലയിരുത്തുന്ന ചില ആൾക്കാരോട് അതിന്റെ ആ ഗുണഫലം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കട്ടെ. ഇപ്പൊ നമ്മൾക്ക് കിട്ടിയ ഫലം എന്താണെന്നറിയോ? ഇത്രയും വലിയ പ്രിൻസിപ്പാൾമാരും നെതുവത്ത് സെക്രട്ടറി പ്രസിഡന്റ് ജമാഅത്ത് അമീർ എന്താ പറഞ്ഞറിയോ? ആ അത് പ്രധാനമായിട്ട് ഓർക്കേണ്ടതാ. ഇതൊക്കെ ഇവിടെ സംഘടന ലക്ഷക്കണക്കിൽ 60 ലക്ഷം മുസ്ലിങ്ങളുള്ളതിൽ 10-15 ലക്ഷം അല്ലെങ്കിൽ 25-30 ലക്ഷം ആൾക്കാരുടെ തലപ്പത്തിരിക്കുന്ന മതാധ്യക്ഷന്മാര് പറയുന്ന മറുപടികൾ രേഖാമൂലം ഇവിടെ കിട്ടിയതാ. എന്താ പറയുന്നറിയോ? അങ്ങനെ നമസ്കാരത്തെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ എഴുതി അയച്ചത് കിട്ടി. ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു മനസ്സിലായി. സെമിനാറിന് വരണമെന്നുള്ള ആഹ്വാനം ക്ഷണമൊക്കെ നന്നായി, നല്ല കാര്യമാണ്, നന്മകളും നേടുന്നു. പക്ഷെ എനിക്ക് 365 ദിവസത്തിൽ ഒരൊറ്റ ദിവസം ഒഴിവില്ല അതിന്. നാല് സിദ്ദീഖ് ഹസൻ സാഹിബ്, കെ എ സിദ്ദീഖ് ഹസൻ സാഹിബ്, 365 ദിവസത്തിൽ ഒരു 365 മുമ്പ് എഴുതിയല്ല. ഇനിയിപ്പോ 365 ചോദിക്കണ്ട. തീരെ മരിക്കുന്നത് വരെ ഒഴിവില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ? പിന്നെ 365 ഉള്ളൂ. ഈ ലോകത്തുനിന്ന് അങ്ങനത്തെ ഒരു ചർച്ചയ്ക്ക് ഒഴിവില്ല. അതുകൊണ്ട് നന്മകൾ നേരുന്നു. നന്മയോടൊപ്പമുണ്ടായത് ആപത്തല്ലേ? ഇതൊക്കെ കൂടി ഏറ്റെടുത്ത് നടത്തേണ്ട ആൾക്കാരെ ഞങ്ങൾക്കും ഒഴിവില്ല, ഞങ്ങൾക്കും ഒഴിവില്ല എന്ന് വണ്ടൂക്കാരോട് പറഞ്ഞാൽ അപ്പൊ നന്മ പിന്നെന്ത് നന്മ? ആകെ തിന്മേലായിരിക്കും. ഇതൊക്കെയാണ് ഇവിടുത്തെ കൊലകൊമ്പന്മാരായ പടാലിമുകളായ ആൾക്കാർ ഈ സമുദായത്തിന്റെ മുമ്പിൽ അവര് മറുപടി അവതരിപ്പിക്കുന്ന ഈ രൂപത്തിലാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ പ്രസിദ്ധീകരിക്കാൻ പോവാണ്. അപ്പോ നമ്മളുടെ യോഗം ഈ സെമിനാർ വിളിച്ചുകൂട്ടിയിട്ട് ഒരു കാര്യം കിട്ടിയില്ല എന്നാരും വിലയിരുത്തരുതട്ടോ. വമ്പിച്ച ഫലം കിട്ടിയിട്ടുണ്ട്. നെതുവത്ത് സെക്രട്ടറി പ്രസിഡന്റ് ജാമ്യ പ്രിൻസിപ്പാൾ എന്തൊക്കെ പറഞ്ഞു ഇങ്ങനത്തെ ഒരു സെമിനാർ നടത്താൻ കഴിയുന്നോ കഴിയില്ലെന്നോ ഒക്കെ ഇവിടെ നോട്ടീസായിട്ട് വരാൻ പോണം. അത് കമ്മിറ്റി ഇറക്കിയിട്ടില്ലെങ്കിൽ കമ്മിറ്റി ഇറക്കാൻ അവർക്ക് ഓരോരുത്തർക്കും ഓരോ ചുറ്റുപാടുള്ളവരാണ്.
പക്ഷെ ഞാനും ഏതാനും നോട്ടീസ് അടിക്കാനും ഇവരുടെ കള്ളത്തരം പ്രചരിപ്പിക്കാനും വേണ്ടി നടക്കുന്ന ഒരാളാണ്. ഞാനടി
ആടിക്കാരി
അത് കമ്മിറ്റിക്കാര് അടിക്കണ്ടെന്ന് പറഞ്ഞാലും ഞാൻ അടിക്കാൻ പറ്റുമോ? ഇത്തരത്തിലുള്ള ഈ സമുദായത്തിട്ട് വട്ടം കിറക്കാൻ തുടങ്ങിയിട്ട് 5, 10 കൊല്ലല്ല, 100, 200 കൊല്ലല്ല, 1350 വർഷം ഈ സമുദായത്തെ ഈ രൂപത്തിൽ നട്ടം തിരിച്ച് കഷ്ടപ്പാടുണ്ടാക്കിയ കൗമാണ് ആര്? പുരോഹിതന്മാര്. അപ്പൊ അവരുടെ കള്ളത്തരങ്ങൾ അച്ചടിച്ച് പരത്തരാണ് ഇപ്പൊ നമ്മുടെ വലിയൊരു ജിഹാദ്. ജിഹാദിക്ക് നിവൃത്തിയില്ല, അത് അവരോട് ദേഷ്യണ്ടായിട്ടല്ല, നമ്മളെ കുടുക്ക് തീരാൻ വേണ്ടിയിട്ടാണ്. നമ്മളിവിടെ കുടുങ്ങിയിരിക്കുന്നു. സത്യമാണ്, ഞാൻ വെറുതെ പറയില്ല. എല്ലാ മതക്കാരും ഈ ലോകത്തുണ്ട്, നമ്മളും ഒരു മതക്കാരന്റെ. ഈ മതം വന്നപ്പോ അള്ള പറഞ്ഞ എന്താ? ഒമാ ജഅല അലൈക്കും തന്ന അവസരത്തിൽ അള്ളാഹ് പറഞ്ഞ പ്രഖ്യാപനം എന്താ? ഒമാ ജഅല അലൈക്കും ഫിജ്ജീലി മിൻ ഹർജ്. ലോകത്ത് പലജാതി ദീനുണ്ട്, അതിലൊക്കെ മഹാകഷ്ടപ്പാടും ദുരിതങ്ങളും ഇസറും മകലാലും ഒക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഒരു വിഷമവും ഇല്ലാത്ത ഒരു മതം നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് ഖുർആനിൽ കാണാണ്ട്. നമ്മളെ ഇതുപോലെ ഉണ്ടാമണ്ടിയായിട്ട് നടക്കുന്ന ഒരു കൗമിനെ ലോകത്ത് കാണാനില്ല. നിക്കരിക്കാനും വയ്യ, ഉതിർക്കാനും വയ്യ, കുളിക്കാനും വയ്യ, സകല സ്ഥലത്തും ഫിത്തിനെ ഒക്കെ കഴിഞ്ഞിട്ട് മര്യാദക്ക് നടക്കാൻ പറ്റുമോ? ചന്തി ഇറുക്കി പിടിച്ച് നടക്കണം നിക്കരിക്കാൻ പോകും. 1350 കൊല്ലായി പണി തുടങ്ങിട്ട് ഒതുകൊടുത്തിട്ട് മര്യാദക്ക് മനസ്സിലാക്കാൻ പാടില്ല, ചന്തി ഇറുക്കി പിടിക്കണം. അശ്ലീല പറയണെന്ന് വിചാരിക്കരുത്. ചന്തി ഇറുക്കി പിടിക്കണം എന്നുള്ള നമ്മൾ ഈ 100 കോടി 90 കോടി ചെയ്യുന്ന പണി 5 നേരം ഒതുകൊടുത്താൽ പിന്നെ എന്താ പണി? അവിടെ പൈക്കണോ ഇറക്കി പിടിക്കണോ? കാരണം കാറ്റ് പോയാൽ അപ്പൊ പോയി, അപ്പൊ ഇതൊക്കെ പോയി. ഒരു ലേസ് കാറ്റാട്ട് പോയാൽ അതുവരെ കുളിച്ചതും തിരുമ്പിയതൊക്കെ പോയി. ഈ രണ്ടാമത് പോയിട്ട് കഴുകണം എവിടെ? കാറ്റ് പോവാത്തോടത്താ പിന്നെ കഴുകരുത്. കാറ്റ് പോയെടുത്ത് കഴുകലോട്ടോ, അത് ഒരിക്കലും കഴുകില്ല. കാറ്റ് അടിയിൽ കൂടെ പോയാൽ കയ്യഴുകണം കഴുകണം, കയ്യഴുകണം കഴുകണം, പിന്നെ പോയാൽ പിന്നെ വേണം കയ്യും കാലും കഴുകാൻ, പോയോടത്ത് കഴുകൂല. അങ്ങനെ 10 വട്ടം കാറ്റ് പോയാലും കയ്യും കാലിനാൽ ഈ സമുദായം കെട്ടിപ്പേറേണ്ടി വന്ന ഒരു മഹാ ഇസ്രാണത്. ഇങ്ങനത്തെ ഇടങ്ങളിൽപ്പെട്ട ഒരു കൗമി ലോകത്ത് നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല, നമ്മളാരും കണ്ടിട്ടില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നിക്കരിക്കാൻ പോയാലോ, നിക്കരിക്കാൻ തുടങ്ങിയാലോ പിന്നെ വല്ല ഒഴിവുണ്ടോ? പള്ളിയിൽ ഇങ്ങനെ കയറി ഇറങ്ങിയല്ലേ വേറെ ഒരു പണി? വാപ്പിയും പാപ്പിയൊക്കെ സമ്പാദിച്ചു വെച്ചവരുടെ സ്വത്തുണ്ടെങ്കിൽ അതുകൊണ്ട് വീട്ടിലേ ഉണ്ടാക്കാൻ ആളുണ്ടെങ്കിൽ ആ ചോറും ചാറും ചായയും പലഹാരം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചോടെ പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോ 2.5 മണിക്കൂർ ഇതാ പണി. പള്ളി പോവുക, ഇറങ്ങി വരാ, ചിന്ന പോവുക, ചാടിക്ക ചിന്ന പോവുക. ഇങ്ങനെ രാത്രി ഇന്ന ഒരു 10, 8, 9 മണിയോട് കൂടി സംസ്കാരം കഴിഞ്ഞ് വന്ന് കിടന്ന് ഉറങ്ങാൻ സമ്മതിക്കുക. 10 മണിക്ക് അള്ള ആകാശത്ത് ഇറങ്ങി വരും. അപ്പൊ മുതൽക്ക് തഹജ്ജുദ് നിൽക്കാറും പോണം. ബുഖാരി മുസ്ലിമാ ഇങ്ങനത്തെ ഒരു ഭൗമി ലോകത്തുണ്ടാവും. കിടന്നുറങ്ങാനൊന്നും സമ്മതിക്കൂല. പകലോ 5 നേരമായിട്ട് അങ്ങനെ പോയി. ഒരു പണിക്കും പോകാൻ പറ്റില്ല, ഒരു മീറ്റിംഗും നടത്താൻ പറ്റില്ല, ഒരു പഠിപ്പും പഠിപ്പിക്കാൻ കഴിയില്ല, ഒരു ഗവേഷണത്തിനും കഴിയില്ല. അങ്ങനെ 5 നേരമായിട്ട് പകരം മുഴുവൻ കഴിഞ്ഞു, രാത്രിയുടെ ആദ്യ ഭാഗം കഴിഞ്ഞ് കിടന്നുറങ്ങുന്ന സമയത്ത് അള്ളാന്റെ വരവും നേരം കൊടുക്കുന്നവരെ നിൽക്കണം എന്നാണ് അബൂ ഹുറൈറയുടെ കൽപ്പന. ഇതെവിടെ എഴുതിച്ചു? ബുഖാരിയിലും മുസ്ലിമിൽ എവിടെയെങ്കിലും അല്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു മതം ലോകത്തുണ്ടോ? ഇല്ല. അപ്പൊ ലോകത്ത് വെച്ച് ഏറ്റവും മുന്തിയ മതമാണ് നിങ്ങൾക്ക് തന്നത്, ലളിതമാണ്, സൗകര്യപ്രദമാണ് എന്നൊക്കെ അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ എന്നൊക്കെ അല്ല പറഞ്ഞത്. പക്ഷേ നമ്മൾ ചെയ്യാൻ തുടങ്ങിയാൽ യാതൊരു രക്ഷയില്ല, പിന്നെ അതിന് തന്നെ നടക്കണം. അതുകൊണ്ടാണ് 100 കോടിയിൽ 75 കോടിയും ആ പരിപാടി വേണ്ടാന്ന് തീരുമാനിച്ചത്. തീരുമാനിച്ചിരിക്കണം. അതിപ്പോ ഇല്ല എന്ന് പറഞ്ഞാലൊന്നും ശരിയാവില്ല. 100 കോടിയിൽ 75 കോടിയും നിസ്കാരം അവിടെ നിൽക്കട്ടെ, അത് ഏതാരും നടത്താൻ പറ്റിയതല്ല എന്ന് തീരുമാനിച്ചു. 100-ൽ 25 പേരാണ് കസ്റ്റി നിസ്കരിക്കുന്നത്. അത് തന്നെ പറഞ്ഞ മാതിരി നിക്കരിക്കാൻ കഴിയും? പറഞ്ഞ മാതിരി നിക്കരിക്കാൻ കഴിയോ? 5 നേരം ബാങ്ക് കൊടുത്താൽ, ബാങ്ക് കേട്ടാൽ പള്ളിയിൽ പോകണം. ബാങ്ക് കേൾക്കാതിരിക്കോ? സ്പീക്കർ വെച്ചിട്ടല്ലേ ബാങ്ക് കൊടുക്കുന്നത്? കേട്ടവരൊക്കെ പള്ളിയിൽ പോകണം, അല്ലെങ്കിൽ വീട് കൊള്ളിയേക്കുന്ന ബുഹറയറ പറഞ്ഞത് ബുഹാരിയിലും മുസ്ലിമില്ല, വീട് കൊള്ളി വെച്ചിട്ട് ചാമ്പലാക്കി വിടണം. അപ്പൊ ബാങ്ക് കേട്ടാൽ ഉടനെ പള്ളിയിൽ പോകണം. എത്ര നേരം? 5 നേരം പോകണം. 5 നേരം ബാങ്ക് കേട്ടാൽ എല്ലാവരും പള്ളിയിൽ പോകണം. ഓരോ മഹല്ലത്തുകാർക്കുള്ള നിർബന്ധ നിയമം അതാണ് എന്ന് ബുഹാരി മുസ്ലിമിന്റെ ഹദീസിൽ കൂടി പഠിപ്പിച്ചതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പ് ഈ ലോകത്തുണ്ടോ? ഒരു മഹല്ലുകാരും ഒരു സംഘടനക്കാരും ഒരു ഗ്രൂപ്പുകാരും കാണൂല. പുരോഹിത ഗ്രൂപ്പ് ആണ് ഇപ്പൊ വലിയൊരു കൂട്ടർ നിസ്കാരം കെട്ടിത്താങ്ങി നടക്കുന്ന ആൾക്കാർ. നിസ്കാരത്തിന് കളിയാക്കാൻ വിചാരിക്കരുതേ, അവരുടെ നിസ്കാരത്തിനാണ് ഞാൻ കളിയാക്കുന്നത്. അവരുടെ നിസ്കാരം കളിയാക്കേണ്ടതാണ് ഇവിടെ പറഞ്ഞുതരാം. അള്ള പറഞ്ഞ നിസ്കാരമല്ല നിസ്കരിക്കണതേ, നബി പറഞ്ഞതുമല്ല. അപ്പൊ അവരുണ്ടാക്കിയ ഒരു നിസ്കാര കണക്കനുസരിച്ച് അതിന് കെട്ടിത്താങ്ങി നടക്കുന്ന കൂട്ടർ അവർ നിലനിർത്തുമോ? 5 നേരം അവരെ നിലനിർത്തൂല.
അവര് നിലനിർത്തണം എന്ത് വേണമെന്നറിയോ? ശരിക്ക് പൈസ കൊടുക്കും. പൈസ എണ്ണി 30 ദിവസം പൈസ കൊടുക്കുമോ? എന്നാൽ ഇന്ന് ലോകത്തുള്ള 15 ലക്ഷം പള്ളികളിൽ 15 ലക്ഷം മുക്രിമാർ പങ്കെടുക്കും, 15 ലക്ഷം മുസ്ലിംമാർ നിക്കരിക്കും ചെയ്യും. 2000 കോടി രൂപ കൊല്ലം എണ്ണി തീർത്താണ്ട് കൊടുക്കണം 15 ലക്ഷം പള്ളിയിലേക്ക്. അത് ചെയ്തിട്ട് ആ പൈസ കൊടുത്തിട്ടില്ലെങ്കിലോ ഒരൊറ്റ കുട്ടി അവരും ഈ 5 നേരം പള്ളിയിൽ വന്ന് നിക്കരിക്കാൻ തയ്യാറില്ല. ഇതാണ് സത്യം. അപ്പോ ഇങ്ങനത്തെ എടങ്ങരും പിടിച്ച് അവർക്ക് പോലും ചെയ്യാൻ പറ്റാത്തൊരു പണി നമ്മളോട് ചെയ്യാൻ പറഞ്ഞാൽ ആരും കുറച്ച് ഗൌരവമുള്ള കാര്യമില്ലേ? എന്നാൽ അത് 5ഓ 10ഓ ചെയ്യാം. ചെയ്യുന്നത് മുഴുവൻ അള്ളാനെ കളിയാക്കുക, അള്ളാനെ കുതിര കയറുക, നിതിനെ ചീത്ത പറയാ, ഇതൊക്കെ പറഞ്ഞാൽ അന്ന് വിടുവോ? അതൊക്കെ പറഞ്ഞാൽ അന്ന് വിടുവോ? അത് വിടൂല. അള്ളാഹുവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നമസ്കരിക്കുമ്പോൾ അത് അള്ളാഹുവിനോട് ഭക്തിയും ബഹുമാനവും ആദരവും ഒക്കെ കാണിക്കുന്നൊരു നമസ്കാരമാവണ്ടേ? എന്നെങ്കിലില്ലേ അള്ളാഹിന് പ്രതിഫലം തരുള്ളൂ? ഇത് തുടങ്ങിയാൽ പൊരുത്തക്കട ആദ്യം തന്നെ അള്ളാഹുവിന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബിസ്മില്ലാഹി. ബിസ്മില്ലാഹി, ബിസ്മില്ലാഹി കൊണ്ട് തുടങ്ങണം. ഒക്കെ അല്ല പറഞ്ഞേൽപ്പിച്ചതാ. ഒത്ത് തുടങ്ങാന്ന് പറഞ്ഞാൽ പിന്നെ പറയാനില്ല. എക്രഹി ബിസ്മി, ആദ്യത്തെ ആയ തന്നെ അതാ എക്രഹി ബിസ്മി. പ്രാർത്ഥിക്ക, നിന്റെ നാഥന്റെ ബിസ്മി ചൊല്ലിയിട്ടാണ് ഓദിക്കാളേന്ന് അള്ളാഹ് തുടക്കത്തിലേ പറഞ്ഞു. ഈ ലോകത്തേക്ക് ഖുർആൻ അവതരിച്ച ആദ്യഘട്ടത്തിൽ തന്നെ അള്ളാഹ് പറഞ്ഞതാ. എന്നാ എക്രഹി ബിസ്മി എന്ന് പറയുമ്പോ ഖുർആൻ ഏറ്റവും വലിയ വായന ഖുർആനല്ലേ, മുന്തിയ വായന. ആ ഖുർആൻ ഓതുമ്പോ പിന്നെ ബിസ്മി വേണമെന്നുള്ളത് പറയാനുണ്ടോ? പറയാനില്ല. ഇനി കാണണോ? കണ്ടോളൂ. 114 പ്രാവശ്യം അള്ളാണ് പറഞ്ഞത്. 114 പ്രാവശ്യം ബിസ്മി ചെല്ലേണ്ട ഘോരം ഒരേ സ്വരത്തിൽ, ഒരേ അക്ഷരത്തിൽ 114 സ്ഥലത്ത്. 113 സൂറത്തിൽ 114 സ്ഥലത്ത് ബിസ്മി ഉണ്ട്. അപ്പോ അങ്ങനൊക്കെ അള്ളാഹു ഇത്രയും പുണ്യത്തോടുകൂടി, ഗൗരവത്തോടുകൂടി, പരിഗണനയോടുകൂടി അവതരിപ്പിച്ച ഈ ബിസ്മി നമസ്കരിക്കാൻ നിന്നാൽ ഒരൊറ്റ പള്ളിയിലും അത് ഉറക്കെ ചൊല്ലിപ്പോവരുത്. ഇസ്ലാമിന്റെ മുദ്രാവാക്യമാണ്, ഓരോ മുസ്ലിമിന്റെയും മുദ്രാവാക്യമാണ് ബിസ്മി. അള്ളാഹുവിന്റെ പ്രധാന വിശേഷണം അതിലുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് പ്രഖ്യാപിക്കാനാണ് എല്ലാ പള്ളികളിൽ നിന്നും, 15 ലക്ഷം പള്ളികളിൽ നിന്നും, 100 കോടി മുസ്ലിങ്ങളുടെ 300 കോടി മുസ്ലിങ്ങളും അത് പ്രഖ്യാപിക്കേണ്ടതാണ്. പിന്നെ എന്താ പറയണമെന്നറിയോ? അബൂ ഹുറൈറന്റെ ആൾക്കാർ എന്താ പറയണമെന്നറിയോ? ബിസ്മി ഏതായാലും ഉറക്ക ചെല്ല എന്നുള്ള പരിപാടി നമുക്ക് പറ്റൂല. അത് നിങ്ങളുടേതായ ഒരു സംസ്കാരം, ആരുടെ? ഇസ്ലാമിന്റെ. അത് മാത്രം മദീനത്തെ പള്ളിയിൽ നിന്നോ മക്കത്തെ പള്ളിയിൽ നിന്ന് പോലും ബിസ്മി ഉറക്കെ കേൾക്കണം പറയുന്നത് കേൾക്കാൻ പാടില്ല. അഥവാ ചെല്ലുകയാണെങ്കിൽ പതുക്കെ ചെല്ലിക്കോ, ചെല്ലാതിരിക്കാ വേണ്ടത്. കാരണം അവിടെ വേറെ ചെല്ലേണ്ട ചില ദിക്റൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അബൂ ഹുറൈറ. അതുകൊണ്ട് ബിസ്മി ചെല്ലാതിരിക്കാ വേണ്ടത്. അഥവാ നീ ചെല്ലുകയാണെങ്കിൽ പതുക്കെ ചെല്ലണം എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ എന്താ ഇത്? നമ്മൾ ഭൂരിഭാഗം ആളുകളും ബിസ്മി സ്വീകരിച്ചിട്ടില്ല, ഞങ്ങളുടെ ഉപദേശം സ്വീകരിച്ചിട്ടില്ല. എന്നാൽ സൗദി അറേബ്യയിൽ എവിടെയെങ്കിലും ബിസ്മി ഉറക്കെ ചെല്ലാൻ പാടുണ്ടോ? സൗദി അറേബ്യയിൽ നിന്ന് പണം കിട്ടുന്ന ആൾക്കാർക്ക് ബിസ്മി ചെല്ലാൻ പാടുണ്ടോ? ഒരു വർഗവിദ്വേഷം കൊണ്ട് പറയാമെന്ന് വിചാരിക്കരുത് കേട്ടോ. ഇവിടെ പണ്ട് മുജാഹിദ് മൗലവിമാരൊക്കെ സാധാരണ, എനിക്ക് ധാരാളം പരിചയമാണ് മുജാഹിദ് മൗലവിമാരും നേതാക്കന്മാരൊക്കെ ധാരാളം പരിചയപ്പെട്ട ആളാണ് ഞാൻ. അവർ ബിസ്മി യോദി അബ്ദുൽ മൗലവി, അലി മൗലവി, എം സി സി അബ്ദുറഹ്മാൻ മൗലവി, കെ മൗലവി, ഇവരൊക്കെ നിസ്കരിക്കുമ്പോ ഫാത്തിഹ ഓതും ആദ്യം ബിസ്മി ഒക്കെ ജോറായിട്ട് ഓതും. ഉറക്കെ ഓതിയിട്ട് തന്നെയാണ് അൽഹംദുലില്ലാഹി തുടങ്ങുള്ളൂ. പക്ഷെ അന്ന് സൗദി അറേബ്യയിൽ നിന്ന് പണം വരണില്ല, റാബിത്തന്റെ തുക അങ്ങോട്ട് വരണില്ല, ഇവിടെ റാബിത്തക്കാരോട്ട് വരണൂല്ല. അപ്പൊ ബിസ്മിക്ക് യാതൊരു കേടുണ്ടായിരുന്നില്ല. റാബിത്തക്കാര് പണം തന്നിട്ട് പള്ളി ഉണ്ടാക്കാൻ തുടങ്ങുമ്പോ അതിന്റെ ഉദ്ഘാടനത്തിന് അവിടുന്ന് ബിസ്മി കട്ട റാബിത്തക്കാരൻ ഉദ്ഘാടനത്തിന് വന്ന അയാള് ബിസ്മി ചെല്ലൂല. പിന്നെ ചിറ്റത്തെ കൊല്ലം വരും ചിലപ്പോ, അപ്പൊ ഇവിടെ ഉള്ളവർക്കും ചെല്ലാൻ വയ്യ. എന്നാ കൊല്ലത്തിൽ ഒരിക്കൽ ബിസ്മി ഇല്ലാതാക്കിയാൽ മതി, അത് പിന്നെ ആൾക്കാർ ചോദിക്കൂലേ. അപ്പൊ ഒട്ടാകെ ബിസ്മിയായിട്ട് കട്ടാളാന്ന് തീരുമാനിച്ചു ആര്? നദ്വത്തുൽ മുജാഹിദീന്റെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാർ. ഇത് ഗുരുതരമായ ആരോപണമാണ്, അന്വേഷിക്കണം. ഗുരുതരമായ ആരോപണമാണത്, അന്വേഷിക്കണം. അതിനെ സംബന്ധിച്ച് പ്രാപിത്തക്കാരുടെ പണം കിട്ടിയപ്പോ ബിസ്മി കക്ക എന്ന് വന്നാൽ കാര്യം ശരിയാവൂല. പിന്നെ അവിടുന്ന് തുടങ്ങി കുരുത്തക്കൾ അഴുതി ഏതെങ്കിലും കാലത്ത് ഉറക്കം ഓതും, ആരും ഓതൂല, ആരും അഴുതോതൂല. ഖുർആൻ ഖുർആനില്ലാഹി, ഖുർആൻ ഓത്ത് തുടങ്ങിയാൽ അത് ആരംഭിച്ചാൽ അള്ളാഹുവിൽ ശരണം പ്രാപിച്ചുകൊണ്ട് അഴുതി ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നൊന്ന് പറഞ്ഞാളേ എന്ന് പറഞ്ഞു ചെല്ലൂല. വാദ് പറയാൻ 100 വാദ് അന്ന് മുതൽക്ക് പറയാനുണ്ടെങ്കിൽ 100 സ്ഥലത്തും ആഴുതും അഴുതും ബിസ്മി ഒക്കെ ഉണ്ടാവും. പള്ളിയിൽ കഴിയാൻ അഴുതും ഇല്ല, ബിസ്മില്ല. ഗുരുത്തക്കെട്ടിന്റെ അറ്റം നോക്കണം, അഴുതും ഇല്ല, ബിസ്മില്ല. എന്നാൽ അങ്ങനെ ശൈത്താന റജീമായ ഒരു ദജ്ജാലാണ് ഇബ്ലീസ്. അവനെ പറ്റി അവധി ചെല്ലാൻ വേണ്ടി അല്ല പറഞ്ഞത് കേട്ടില്ല. പക്ഷേ വേറൊരു ദജ്ജാലുണ്ട് നമ്മൾക്ക്, ആ ദജ്ജാലിനെ പറ്റി അവധി ഓതണം, അത് നിർബന്ധമാണ്. എന്താ ഉമ്മീ ഫിത്നത്തിൽ മസീഹ ദജ്ജാൽ, എന്തതിന്റെ അർത്ഥം? പെരിങ്കണനായ ഇസാനബിന്റെ ഫിത്നെന്ന് കാക്കണം എന്നാണ്. അപ്പൊ അഴുത് നന്നായി, അള്ള പറഞ്ഞ അഴുതൊട്ട് ഓതിയില്ല, പെരിങ്കണ്ണനായ ഇസാനബി എന്നും പറഞ്ഞിട്ടൊരു അഴുത് ഓതും ചെയ്തു. അതെവിടെ? സംസ്കാരത്തിന്റെ അവസാനം. അതുവരെ എന്തെങ്കിലും നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടി അതിൽ കൂടി അത് കത്തിപ്പോണം. അത്ര ദുരിതം കെട്ട ഒരു വാചകം അവസാനം ഘടിപ്പിച്ചു. പിന്നെ ബിസ്മി സംസ്കാരത്തിൽ ചെല്ലാൻ പാടില്ലെങ്കിലും ഒരു ആമീനുണ്ട്. ആരുടെയാണത്? ഇതൊക്കെ പതിൽ പറഞ്ഞ പ്രശ്നങ്ങൾ വരികയാണ്. പ്രശ്നങ്ങൾ സംസ്കാരത്തെ സംബന്ധിച്ച് തന്നെയാണ് കാര്യമായിട്ട് സംസാരിക്കേണ്ടത്. അതിലുള്ള സംശയങ്ങൾ തീരും വേണം. നിങ്ങളൊക്കെ വന്നതോ വളരെ ദൂരത്ത് നിന്ന് ചേർന്ന ആൾക്കാരുണ്ട് എനിക്കറിയാം. ഇതൊക്കെ വന്നത് ഇത് ഗുരുതരമായ പ്രശ്നമാണെന്ന്, മൗലവിമാർക്ക് ഗുരുതരം തന്നെയാണ്, പക്ഷെ ഗുരുതരാണെന്ന് ഇപ്പൊ സമ്മതിക്കയ്യ. പക്ഷെ നമ്മൾക്കിത് ഗുരുതരം. നമ്മൾ ബിസ്മി ഓതണോ ഓതണ്ടേ, അവ ഓതണോ ഓതണ്ടേ, ആമീൻ ചെല്ലണോ ചെല്ലണ്ടേ, ഇതൊക്കെ നിത്യം ചെയ്യുന്നതാകുമ്പോൾ നമ്മൾക്ക് അറിയണം. അത് നിർബന്ധമായ കാര്യ. ആമീന എവിടെയുള്ളതാണ്? ഈ ആമീൻ ആരുണ്ടാക്കിയതാണ്? അതാണ് ചോദിക്കുക, ധൈര്യമായിട്ട് ചോദിച്ചോളൂ. ഈ ആമീൻ ആരുണ്ടാക്കിയതാണ്? അറബി ഭാഷയിൽ ആമീൻ എന്നൊരു പദമില്ല. അറബി ഭാഷയിലില്ല, ഹീബ്രു ഭാഷയാണ്. ചില ശരിയാണെന്നും പറയണ്ടേ, എന്തെയോ ഇക്കോട്ടെ, അറബിയിലില്ല. അതെ, അറബിയിൽ ഉണ്ടോ ഇല്ല എന്ന് നമുക്ക് ഖുർആൻ നോക്കിയാണ് തിരിയുള്ളൂ. ഖുർആൻ അറബിയല്ലേ. ഇത്രയും മുന്തിയ ഒരു ആമീൻ, കൊടാനുകൂടി മുസ്ലിമീങ്ങൾ നിത്യം ചെയ്യേണ്ട ചെല്ലേണ്ട ഒരു ആമീൻ, അള്ളാ ചെല്ലാൻ പറഞ്ഞാൽ പിന്നെ അറബിയാലും വേണ്ട, അനറബിയാലും വേണ്ട, ചെല്ലേണ്ടതില്ലേ? ഫാത്തിഹയിലുള്ളതല്ലേ? ഫാത്തിഹയിൽ ആമീൻ ഇല്ലേ എന്നൊക്കെ സംശയിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകൾ. ഫാത്തിഹയിൽ ആമീൻ ഇല്ല എന്നല്ല, ഖുർആനിൽ ഒരൊറ്റ സ്ഥലത്തും ആമീനില്ല. അതൊക്കെ നമ്മൾ പഠിച്ചു നോക്കണം. കുറേ ആൾക്കാർ പഠിച്ച് മുമ്പേ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടോ? ഞാൻ എന്റെ പല ബുക്കുകളിലും അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഖുർആനിൽ ഒരൊറ്റ സ്ഥലത്തും ആമീനില്ല. ജൂതന്മാരുടെ പള്ളിയിൽ നിന്ന് ആരംഭിച്ചതാണ്, അങ്ങനെ ക്രിസ്ത്യൻ പള്ളികളിൽ കൂടി പോന്നു, അങ്ങനെ മുആവിയയുടെ കാലത്ത് മുസ്ലിം പള്ളിയിലും അത് കടന്നുകൂടി. മുആവിയയുടെ കാലത്ത് കേട്ടോ, നാല് ഖലീഫമാരുടെ കാലത്തില്ല. അപ്പൊ മുആവിയയുടെ ഉപദേഷ്ടാക്കൾ ജൂതന്മാരായിരുന്നതുകൊണ്ട് ആമീൻ നിങ്ങൾ നിർബന്ധമായിട്ടും പള്ളികളിൽ ചെല്ലണം, ബിസ്മി ചെല്ലാൻ പാടില്ല എന്ന് ഉപദേശിച്ചത് ആര് സ്വീകരിച്ചു? മുആവിയാന്റെ പുരോഹിതൻ അബൂ ഹുറൈറ സ്വീകരിച്ചു. അബൂ ഹുറൈറയുടെ ആൾക്കാരായ സുന്നത്ത് ജമാഅത്തുകാർ മുഴുക്കെ അത് നടപ്പിലാക്കി. അതാണ് ഇന്ന് നമ്മൾ കേൾക്കുന്ന ആമീൻ. അപ്പൊ ഖുർആനിൽ ഇല്ലാത്ത ആമീൻ, ഖുർആൻ ബഹിഷ്കരിച്ച ആമീൻ, അർത്ഥം കൊണ്ടും ദൂഷ്യമുള്ള ആമീൻ നമ്മൾ ചെല്ലണമെന്നുണ്ടോ? അർത്ഥം കൊണ്ടും ദൂഷ്യമുണ്ട്. അങ്ങോര് പറഞ്ഞ പ്രകാരം ചെയ്യണമേന. ഈ അങ്ങോരെന്നുള്ള സ്വഭാവം ഇസ്ലാമിലേക്ക്, അങ്ങോരം എന്ന് പറഞ്ഞ പുരോഹിതൻ, അങ്ങോര് പറഞ്ഞ പ്രകാരം സ്വീകരിക്കണമേ, ചെയ്യണമേ, തരണമേ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അങ്ങനെ അങ്ങോര് പറഞ്ഞ പ്രകാരം എന്നല്ലാതെ എന്താ പറയണമെന്ന് നീ പറയണം കിട്ടൂല, പറയേണ്ടതൊന്നും അറിയില്ല, പിന്നിൽ നിന്ന് അങ്ങനെ പറഞ്ഞെടുത്താൽ മതി. അങ്ങനെയാണ് ജൂതന്മാർ ആമീൻ ഉണ്ടാക്കിയത്. ഇത് നമ്മൾ പറ്റില്ല. അതുകൊണ്ടാണ് ഖുർആൻ ആമീൻ തന്നെ വർജിച്ചത്, വലിച്ചെറിഞ്ഞു. ആമീൻ എന്നുള്ള മൂന്ന് അക്ഷരമുള്ളൂ, ഖുർആനിലും കൂട്ടിത്തൊടിച്ചില്ല. ലോകം മുഴുവൻ പ്രചാരമുള്ളതെന്ന് അള്ളാഹ്ക്കറിയാം, പിന്നീടും പ്രചാരം ആവണ്ടെന്ന് അള്ളാഹ്ക്കറിയാം. പക്ഷെ അള്ളാഹ്ക്കെന്തേ പറ്റാഞ്ഞ് പല പ്രാർത്ഥനകളും ഖുർആനിൽ പറഞ്ഞു. നമ്മളോട് പറയാൻ വേണ്ടി പറഞ്ഞു, എന്റെ ചില ബുക്കിൽ ഞാൻ എഴുതാറുണ്ട് എന്താ അള്ള പറഞ്ഞതാ, ഖുർ റബ്ബി ഗ്ഫിർ വർഹം എന്ന് പറഞ്ഞാളേ, അത് അള്ള പറഞ്ഞതാ, പറയാൻ പറഞ്ഞതാ, അതുകൊണ്ട് എഴുതിയതാ. ആമീൻ എന്ന് പറഞ്ഞാളേ എന്ന് പറഞ്ഞ ഒറ്റ കിതാബിൽ ആയത്തിലുമില്ല, അള്ള കൽപ്പിച്ചിട്ടില്ല, നബിയും കൽപ്പിച്ചിട്ടില്ല. അള്ള പറയാത്ത നബി പറയില്ലല്ലോ. അതാണ് ആമീനും ബിസ്മിയും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാൻ കാരണം. അപ്പൊ നമസ്കാരത്തെ സംബന്ധിച്ച് വിശദമായിട്ട് നമ്മളൊന്ന് പഠിക്കാൻ ഒരുങ്ങ, അതിനുള്ള ഇഷ്ടം പോലുള്ള ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ഖുർആന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകം ഖുർആൻ നമസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞ ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞു വെച്ച ആയത്ത് അത് വിശദീകരിച്ചിട്ടില്ല. അത് വിശദീകരിച്ച ശരിക്ക് ഇവിടെ തുടക്കാണെന്ന് വിചാരിച്ചോളൂ. നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പൊതുവെയുള്ള ധാരണ എന്താ? നമ്മളോട് പുരോഹിതന്മാര് മതപണ്ഡിതന്മാര് പറഞ്ഞെന്നെന്താ? നമസ്കാരത്തെ സംബന്ധിച്ച് ഖുർആൻ ഒന്ന് നോക്കിയാൽ മനസ്സിലാവില്ല, മനസ്സിലാവില്ല. പിന്നെന്ത് വേണം? ഹദീസ് തന്നെ നോക്കണം. ഹദീസ് നോക്കിയെങ്കിലേ നമസ്കാരം മനസ്സിലാവൂ. ഖുർആനിൽ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അള്ള പറഞ്ഞു എല്ലാ പ്രശ്നവും വിവരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. നമസ്കാരത്തെ സംബന്ധിച്ച് പ്രത്യേകം അള്ള പറഞ്ഞ എന്താണെന്ന് കേട്ടോളൂ. ഞാൻ ആദ്യം ഉദ്ധരിച്ച ആയത്ത് ും ഫരിജാനൻ ഔ റുഖ്ബാനൻ,
ഫഇദ അമിൻതും ഫദ്കുറുല്ലാഹ കമ അല്ലമക്കും മാലം തകൂനൂ തഅലമൂൻ. 2:249. ഈ 2:239-ലെ ഈ സൂക്തത്തിൽ പറഞ്ഞ കാര്യം, ഈ 2:200 അപ്പുറമുള്ള ആയത്തുകൾക്ക് ചില പ്രത്യേകത ഉണ്ട്, അതൊന്ന് മനസ്സിലാക്കുന്ന എന്താ? ഒരു 2:241 എന്ന് പറഞ്ഞ ഒരു ആയത്ത് ഇവിടെ അടുത്ത കാലത്ത് ഇന്ത്യയിലാകെ പ്രചാരമായി. ഒരിൽ മുത്തല്ലഖാത്തി മതാഉൻ ബിൽ മഅറൂഫി ഹഖൻ അലൽ മുത്തഖീൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇത്രയധികം പ്രചാരമായ ഒരു ആയത്ത് വേറല്ല. ജീവനാംശത്തിന്റെ ആയത്തായിരുന്നു അത്. അതിൽ മുസ്ലിമീങ്ങളും മമ്മുസ്ലിമീങ്ങളും MPമാരും MLAമാരും സകല രാഷ്ട്രീയക്കാരും ഒരിൽ മുത്തല്ലഖാത്തി മതാഉൻ ബിൽ മഅറൂഫ് മലയാളത്തിലും അറബിയിലും എഴുതി പഠിച്ചിട്ടാണ്ട് ഇന്ത്യയിൽ ഒട്ടാകെ പ്രചാരമായ ഒരു ആയത്താണ് 2:241. അതേപോലെ ഒന്ന് പ്രചാരമാക്കണമെന്നാ ഞാൻ പറയണത്. അതേപോലെ പ്രചാരമാക്കേണ്ട ഒരു ആയത്ത് അതിന്റെ മേലുണ്ട്. 2:241 ആ ആയത്തൊന്ന്. അതിന്റെ ലേശം മുമ്പ്, അതായത് 2:239 ഞാൻ പറഞ്ഞതന്നെ ഈ സംശയം തീർക്കാൻ വേണ്ടിട്ട് നോക്കിയതാ. ഫൈൻ ഫിക്തും ഫരിജാരൻ റുഖ്ബാനൻ ഫഇദ അമിൻതും ഫദ്കുറുല്ലാഹ കമ അല്ലമക്കും മാലം തകൂനു തഅലമൂൻ. 2:239 മറ്റേ 241 അപ്പൊ ഈ 2:239 സൂക്തം ഇവിടെ ഇന്ത്യ പ്രചാരമല്ല ലോക പ്രചാരം സൃഷ്ടിക്കണം അങ്ങനത്തെ ആയത്താണ്. എന്താ കാരണം? എന്താ ഇതിൽ പറയണത്? ഇവരെന്താ പറയാനുള്ളത്? നിസ്കാരത്തിന്റെ കാര്യം പഠിപ്പിക്കണമെങ്കിൽ നബിന്റെ ഹദീസ് നോക്കണം. നബി പഠിപ്പിച്ചു തന്നതനുസരിച്ച് നിസ്കാരം ശരിയാവുള്ളൂ, അപ്പോഴേ നിസ്കാരം കിട്ടുള്ളൂ. ഖുർആൻ നോക്കിയാൽ നിസ്കാരം കിട്ടൂലെന്ന് അവർ പറയുന്നത്. അള്ളാഹ് പറയുന്നത് എന്താ നോക്കുക? അതായത് അതിനൊരു ഹദീസും പറയും. അപ്പൊ ഹുറൈറ ആൻഡ് കമ്പനി ഞാൻ നിസ്കരിച്ചതുപോലെ നിങ്ങൾ നിസ്കരിക്കണം, ഞാൻ നിസ്കരിച്ചതുപോലെ നിങ്ങൾ നിസ്കരിക്കണം എന്ന് നബി പറയാറുണ്ട്. നബി പറയോ പറയൂലേ എന്ന് ഈ ആയത്തിന് ഇപ്പൊ നമുക്ക് പഠിക്കാം. നബി അള്ളാന്റെ നബിയാ. അള്ളാഹ് പറഞ്ഞതിന് പിറകണി പറയാൻ വേണ്ടി, അതിന് വിപരീതം പറയാൻ വേണ്ടി വന്ന ആളല്ല നബി. അള്ളാഹ് പറഞ്ഞ മതി എനിക്ക് പറയാൻ പാടുള്ളൂ, അല്ല ഞാൻ അള്ളാഹ് പുറത്താക്കൂലേ. അപ്പൊ അള്ളാഹു പറഞ്ഞത് എന്താന്ന് ആദ്യം പിടിക്കാം. ഫൈൻ ഹിഫ്സും ഫരിജാരൻ അവർ കുബാരൻ ആദ്യം പറഞ്ഞു. ഹാഫിദ് വരസ്വലവാദി, നമസ്കാരങ്ങളൊക്കെ നിങ്ങൾ നിർവഹിക്കാം, സൂക്ഷിച്ച് ചെയ്യാം നമസ്കാരങ്ങൾ. ഓരോരുത്തരും നമസ്കാരങ്ങൾ പൊതുവേ ഒരു ധാരണ ഉണ്ട് നിസ്കരിക്കേണ്ടെന്ന് പറഞ്ഞ നിസ്കാരത്തിന് അള്ളാഹുവിന് അച്ചടക്കത്തോട് കൂടെ നിന്ന് നിസ്കരിക്കണം. നിന്ന് ആ ഇവിടെ നിന്ന് അതും തുടങ്ങണ്ടേ. ഖുർആന്റെ ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ ഫത്വൽമീന്റെ എഡിറ്റിംഗ് പോലെയല്ല ഖുർആനിൽ ഉണ്ടാവുക. ഖുർആനിൽ ഓരോ സൂക്തങ്ങൾ പറയുമ്പോ അവിടെ ഒരു കാര്യം പറയാം, പിന്നെ അവിടെ നിന്ന് വേറെ അതേ വിഷയ നിസ്കാരത്തെ പറ്റി പിന്നെ പറയേണ്ടി വരുമ്പോ രണ്ടാമത്തെ ഒരു കാര്യം കൂടി പറയും. അങ്ങനെ മൂന്നാമത്തെ ആയത്ത് ഇറങ്ങുമ്പോ മൂന്നാമത്തെ ഒരു കാര്യം കൂടി പറയും. അങ്ങനെ നിസ്കാരത്തിന്റെ 10ഓ 15ഓ 19ഓ ആയത്ത് പറഞ്ഞു തീരുമ്പോഴേക്കും നിസ്കാര കണക്കോ കയ്യിൽ ഒതുങ്ങി. അത് ഒരേ അധ്യായത്തിൽ ഒരു ബാബിൽ ഇങ്ങോട്ട് പറയലല്ല, ഖുർആന്റെ ശൈലി അതല്ല. ഇപ്പൊ ഇവിടുന്ന് ഒന്ന് കിട്ടിയിട്ടോ പഠിച്ചോക്കണം. ഖുർആൻ നോക്കിയാൽ എങ്ങനെ കിട്ടുക? ഖുർആൻ നോക്കിയാൽ എങ്ങനെ കിട്ടുക? ഖുർആൻ നോക്കി ഇങ്ങനെ നോക്കണം, അപ്പോൾ കിട്ടുള്ളൂ. എങ്ങനെ നോക്കണം? ഓരോ ആത്മസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞു കൊടുത്ത് എന്താണ് പറഞ്ഞതെന്ന് നല്ലൊന്ന് പഠിക്കാം. ഇവിടെ എന്താ പറഞ്ഞത്? ഹോമൂലില്ലാഹി ഖാനിത്തീൻ, അച്ചടക്കത്തോടുകൂടെ നിസ്കാരത്തിന് നിസ്കരിക്കാൻ വേണ്ടി അച്ചടക്കത്തോടുകൂടെ നിൽക്കണം എന്നുള്ള പറഞ്ഞു. അപ്പൊ അവിടെ പിന്നെ ഒരു സംശയം, അച്ചടക്കം എങ്ങനെ ഉണ്ടാവുക? അബൂ ഹനീഫ പറഞ്ഞത് അച്ചടക്കം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? മൂപ്പർക്ക് മനസ്സിലായതാണ് പറഞ്ഞത്. അച്ചടക്കം എന്ന് പറഞ്ഞാൽ ഒരു രാജാവിന്റെ മുമ്പിൽ പോയിട്ട്, ഒരു മേലുദ്യോഗസ്ഥന്റെ മുന്നിൽ പോയിട്ട് ഒരു കീഴുദ്യോഗസ്ഥൻ നിൽക്കുകയാണെങ്കിൽ അച്ചടക്കം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയുള്ളത് അച്ചടക്കം. അങ്ങനെയൊക്കെയല്ല, അയ്യോ എന്തെങ്കിലും ഇങ്ങനെ അച്ചടക്കത്തിൽ നിൽക്കാൻ തന്നെ ഇതാണ് എന്റെ അച്ചടക്കം എന്ന് അബൂ ഹനീഫ പ്രഗത്ഭനായ ഒരു ഖുർആൻ പണ്ഡിതനാണ്. മൂപ്പർ പറഞ്ഞിട്ട് നമ്മൾ സമ്മതിക്കുന്നില്ല കേട്ടോ, അത് വേറെ കാര്യം. ഇമാമ പറഞ്ഞിട്ടുണ്ട് നമ്മൾ സമ്മതിക്കണം, ഖുർആനിൽ നിന്ന് തെളിയണം. അപ്പൊ അച്ചടക്കത്തോടുകൂടി നിൽക്കണം എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് നിൽക്കേണ്ടത്, മഹാരാജാവിന്റെ മുമ്പിൽ പോയി നിൽക്കുക, പ്രാർത്ഥന കേൾക്കുക, ഇങ്ങനെ നിന്നിട്ട് പ്രാർത്ഥിക്കുക എന്നാണ് അബൂ ഹനീഫ കണ്ടുപിടിച്ചത്. ബുദ്ധിയുള്ള തലയൻ മനസ്സിലാക്കുക, ബുദ്ധിയുണ്ട്. അത് സ്വീകരിക്കണം, സ്വീകരിക്കാൻ വേണ്ട വേറെ കാര്യം. അച്ചടക്കത്തോട് ഒരാൾക്ക് അച്ചടക്കം ഇങ്ങനെയൊക്കെ ആയിക്കോട്ടെ, പ്രശ്നമില്ല. എനിക്ക് അച്ചടക്കം കിട്ടണം, ഇങ്ങനെ വെക്കണം, ഇങ്ങനെ പിന്നിൽ കൈയിട്ടെങ്കിലേ അച്ചടക്കം കിട്ടുള്ളൂ എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ ആയിക്കോട്ടെ, കൈ എവിടെ വെക്കണം എന്ന് പള്ള പറഞ്ഞിട്ടില്ല. അച്ചടക്കം വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇന്റെ അച്ചടക്കം എങ്ങനെയാണ്? അങ്ങനെ ആയിക്കോട്ടെ. ഒരാളുടെ അച്ചടക്കം എങ്ങനെയാണ്? അങ്ങനെ ആയിക്കോട്ടെ. ഇവിടെ തർക്കം പോണില്ല, ഇവിടെ തർക്കല്ലേ. അച്ചടക്കത്തോടുകൂടെ നിൽക്കണം എന്ന് അള്ള പറഞ്ഞു. എന്താ അച്ചടക്കം? നമ്മളൊക്കെ മനസ്സിലാക്കുന്ന കൈ പിന്നിൽക്കും എടുത്തു മത്തു നീട്ടലല്ല, കൈ ഏതാണെന്ന് കൂട്ടി വെക്കുക, അത് താഴെ മേലെ വേണ്ടതെന്ന് തർക്കിച്ച് തർക്കിച്ച് ഇറക്കിച്ച് നെഞ്ഞത്ത് കെട്ടി നെഞ്ഞത്ത് കെട്ടി. ആദ്യത്തെ പരിഷ്കരണം വന്ന് വന്ന് വന്നിട്ട് നെഞ്ഞത്ത് കെട്ടി. ഇപ്പൊ കൈക്ക് നോക്കിക്കൊണ്ടിരിക്കണം, ഫാദ്യ ഓർക്കാൻ സമയമല്ല. കൈക്ക് ഇവിടെ നിന്ന് എവിടുക്കാത്തിട്ടുണ്ടെന്ന് നോക്കിക്കൊണ്ടിരിക്കണം. ഞാൻ പരിഹസിക്കല്ല, നമ്മളെ ചിന്ത പോണേ കാട് കയറുന്ന രൂപം പറയാം. അപ്പോ
അച്ചടക്കത്തിൽ നിൽക്കാൻ പറഞ്ഞാൽ ഏറിയത് ഇതുവരെ മതി. ഇവിടെ നിന്നിട്ട് കയറുമ്പോ പിന്നെ അച്ചടക്കല്ല, കൃത്രിമ. പിന്നെ നമ്മൾ കയ്യിൽ നോക്കാൻ നടക്കും. അവിടുന്ന് പോയിട്ട് പിന്നെ എവിടെ പോയി എന്നറിയോ? ജാമിയില്ലാത്തവരിലൊക്കെ അച്ചടക്കം, അച്ചടക്കത്തോടുകൂടുള്ള നൃത്തം പറഞ്ഞു പറഞ്ഞിട്ട് അത് ഇടത്തെ ഭാഗത്താണ് ഹൃദയം, അതിന്റെ മുകളിൽ ഉള്ളം കൈ വരണം. അപ്പൊ ഇങ്ങനെ വെക്കണം എന്നാക്കി. എന്തായി ഇടത്തെ ഭാഗത്ത് ആളുടെ ഇടത്തെ ഭാഗത്തുള്ള ഓരോരുത്തരുടെ നെഞ്ഞിനും കുത്തി ചെല്ലണം എന്നാ അപ്പൊ അതിന്റെ അർത്ഥം. എഴുതിയാണ് കിതാബിൽ എഴുതിയാ, വെറുതെ പറയുന്നില്ല. സൈഫ ഇബ്നു ഹജറിന്റെ സൈഫ എഴുതിയച്ച ഇടത്തെ കൈ ഇങ്ങനെ ആക്കിയിട്ട് എടുത്താണ് ഹൃദയം, ഹൃദയം പൊത്തി വെക്കണം. അപ്പൊ ഇങ്ങനെ വെക്കണം, അപ്പൊ കൈ മറ്റൊണ്ട് നെഞ്ഞത്തെ. അപ്പൊ ഇടത്തെ കൈ കൊണ്ട് ഇടത്തെ ഭാഗത്തുള്ള ആള് കൈകൊണ്ട് ഇപ്പൊ ഒന്ന് കുത്തി. ഇനി അവസാനത്തെ അച്ചടക്കമുണ്ട്. അവസാനത്തെ അച്ചടക്കം അത്തഹിയാത്തിന. അതെങ്ങനെ അച്ചടക്കം? ഇടത്തെ കാല് വരത്തോട്ട് ചാടിക്കണം എന്നാ, വരത്തുള്ളവനെ ചവിട്ടുമ്പോണം. അതിന്റെ ചുരുക്കപ്പന, അതിന്റെ ചുരുക്കപ്പന. വരത്തുള്ള ആൾക്കാരെ മുഴുവൻ കാലും ഇടത്തെ കാലുകൊണ്ട് ചവിട്ടണം, ഇടത്തുള്ള ആൾക്കാരെ മുഴുവൻ ഇടത്തെ കൈകൊണ്ട് കുത്തണം. ഇതാണ് പച്ചണം. ശരി, നാല് മദ്ഹബിലും എഴുതി വെച്ച ശരിയായ അച്ചടക്ക. ഇതൊക്കെ കിതാബ് ഇതിൽ എഴുതി വെച്ചതാ, ഞാൻ വെറുതെ പറയല്ല. അപ്പൊ നമ്മൾക്ക് ഈ കുത്തും വേണ്ട, മറ്റേ നീട്ടലും വേണ്ട. ശരിക്ക് അബൂ ഹനീഫ പറഞ്ഞ മാതിരി അച്ചടക്കത്തിൽ അവിടെ നിൽക്കുക. മാലിക് ഇമാമ ചിന്തിച്ചു നോക്കുമ്പോ കയ്യിന്റെ കാര്യം അവിടെ ബുക്കളുടെ മേലെ കെട്ടണം, താഴെ കെട്ടണം എന്നൊക്കെ പറഞ്ഞ പ്രശ്ന തൂക്കിട്ടോട്ടെ എന്നോ. മാലിക് ഇമാം എന്താ പറഞ്ഞത്? ഒരു തർക്കത്തിന് സാധ്യ അനക്കി, തർക്കത്തിന് ഒന്നിനും പോണ്ട, തൂക്കിട്ടോട്ടെ എന്ന് പറഞ്ഞു. മാലിക് മദേബ് ആഫ്രിക്കയിലൊക്കെ ധാരാളമുണ്ട്, ധാരാളമുണ്ട് ആഫ്രിക്കയിലൊക്കെ മാലിക് മദേബ്. അപ്പൊ അവർക്ക് കയ്യെ തൂക്കിയിടല, ഏതായിരുന്നാലും വിഷയം മറക്കണ്ട. ഹാഫിദ് വലസ്സലവാത്തി വസ്സലാത്തിൽ ഉസ്താവ് ഓമൂലില്ലാഹി ഖാലിദിൻ, അച്ചടക്കത്തോടുകൂടെ നിന്നിട്ടാണ് നമസ്കാരം ആരംഭിക്കേണ്ടത് എന്ന് മനസ്സിലായില്ലേപ്പോ? നിന്നിട്ടാണ് നിസ്കരിക്കേണ്ടത്. നൃത്തം എവിടെ പറഞ്ഞു എന്ന് ചോദിക്കാൻ പാടില്ല. ഫൈൻ ഫിസ്തും, അങ്ങനെ നിങ്ങൾക്ക് വല്ല ഭയം വന്നാലോ, യുദ്ധത്തിൽ കൊല്ലുമെന്ന് ഭയം വന്നിട്ടുണ്ടെങ്കിൽ എന്നാണ് തഫ്സീറുകാരൊക്കെ അർത്ഥം വെച്ചത്. യുദ്ധത്തിലെ ആളെ കൊല്ലും എന്ന് ഭയം വന്നടുത്ത് ഓടിയിട്ട് നിക്കരിച്ചാൽ, അവിടെ ഓടുമ്പോ നിക്കരിച്ചാലും നിന്ന് നിക്കരിച്ചാലും തരണ്ടവന. യുദ്ധത്തിലെ ആള് പിന്നാലെ ഓട് വെട്ടാൻ വേണ്ടി വരുമ്പോൾ ഇവിടെ ഫാത്തിഹോദ നടന്ന ഓട്ടത്തിന് കിതപ്പ് ശരിയാവോ? ഇവിടെ ഫാത്തിഹോദ നിക്കരിക്കാൻ പറഞ്ഞാല് ഓടി, യുദ്ധത്തിന് വാണേറ്റ് ഓടി വരുമ്പോ, പിന്നാലെ ഓടി വരുമ്പോ ഓടി നിക്കരിക്കണം എന്നർത്ഥം വെച്ചുവാര്. ഒന്നും രണ്ടും ആളല്ല. കേരളത്തിലുള്ള ഉന്നത പണ്ഡിതന്മാർ ഫൈൻ ഫിസ്തും എന്നതിന് അർത്ഥം വെച്ചു എന്തെന്ന്? യുദ്ധത്തിൽ നിന്ന് ഭയപ്പെട്ടോടുന്ന അവസരത്തിൽ പരിചാരൻ നിന്നിട്ട് നിസ്കരിച്ച നടന്ന് നിസ്കരിച്ചാളി, ആ റുക്കുബാനൻ അല്ലെങ്കിൽ വാഹനപ്പുറത്ത് കയറിയിട്ട് നിസ്കരിച്ചാളി എന്നാണ് പദ്ധ പറഞ്ഞത് എന്ന്. അതിന് നമ്മൾ മറുപടി ഇല്ല. ഈ ബുക്കിൽ മറുപടി ഇല്ല. നമസ്കാരത്തിനുള്ള ഹജ്ജിന്, ഖുർആൻ നമസ്കാരത്തിനുള്ള സ്ഥാനം എന്ന് പറയുന്ന ഈ ബുക്കിൽ അതിന് മറുപടി ഇല്ല. യുദ്ധഘട്ടത്തിൽ യുദ്ധവേളയിൽ നമസ്കരിക്കണമെന്ന് കൽപ്പിച്ച ഒരൊറ്റ ആയത്തും ഖുർആനിലില്ല എന്ന് മറുപടി എഴുതിയിട്ട് 3 കൊല്ലം കഴിഞ്ഞും വേണ്ടുന്നില്ല. ലോക പുരോഹിതന്മാർ ഖുർആന്റെ മേൽ ഏകകണ്ഠമായി നടത്തിയ കള്ളാരോപണം, ദുർവ്യാഖ്യാനം എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപിച്ചിട്ട് അങ്ങനെ യുദ്ധഘട്ടത്തിൽ നമസ്കരിക്കണമെന്ന് കൽപ്പിച്ച ഒരൊറ്റ ആയത്തും ഖുർആനിലില്ല എന്ന് പറഞ്ഞ് അച്ചടിച്ച് പരച്ചിട്ട് 3 കൊല്ലം കഴിഞ്ഞ് ഒരൊറ്റ പുരോഹിതനും മിണ്ടുന്നില്ല. സംഗതി ശരിയാ. ഫൈൻ ഫിസ്ത് എന്ന് പറഞ്ഞ എന്തെങ്കിലും പേടി തോന്നിയാൽ, പേടി തോന്നിയാലെന്ന് പറഞ്ഞ വണ്ടി തെറ്റുന്നുള്ള പേടി, അതും പേടി തന്നെ. വണ്ടി തെറ്റിയാലേ നമ്മളുടെ ഉദ്യോഗം പോകും, ചിലപ്പോ ഗൾഫിലെത്തണം പ്ലെയിൻ തെറ്റിയാല്. അപ്പൊ ഇവിടെ നിക്കരിക്കാനോട് സമയം കിട്ടിയില്ല. വിരുന്നേറും ബന്ധുക്കളെ കൂടി വന്നിട്ട് അവർക്ക് പിന്നെ അവരോട് യാത്ര പറഞ്ഞ എന്റെ ഇടയിൽ ഒന്നും സമയം കിട്ടിയില്ല. ഇതാ പ്ലെയിൻ അടുത്ത് തന്നെയാണ്, ഗർഭപുരം അടുത്ത് തന്നെയാണ്, പ്ലെയിനാണ് കയറിയാണ്, കയറിയ അതിന്റെ ഉള്ളിലും അവിടെ അതിനോട് സൗകര്യം ഉണ്ടാവില്ല വിചാരിക്കുക, അല്ലെങ്കിൽ അവൾക്ക് സമയം തെറ്റു. നടന്നാണ് നിക്കരിച്ചാളാ, അത് ബുഹാരിക്ക് പറ്റില്ല. സാറേ ഇപ്പൊ നടന്ന് നിക്കരിക്കുക, അങ്ങനത്തെ നിൽക്കാറ് ഇസ്ലാമിലുണ്ടോ? ജൂതമതത്തിൽ അതില്ലല്ലോ. ജൂതമതത്തിൽ നടന്ന് നിസ്കരിക്കുക എന്നുള്ള പ്രശ്നമില്ല. അതുകൊണ്ട് നടന്ന് നിസ്കരിക്കുക എന്ന് ഖുർആനിൽ പറഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം ഒന്ന് മാറ്റണമെന്ന് ബുഹാരിക്ക് തോന്നി. ബുഹാരിനെയും വേണ്ടതിന്റെ ഇടയിൽ കൂടി ഒന്ന് മനസ്സിലാക്കുക. മനസ്സിലാക്കണോ? മനസ്സിലാക്കിയിരിക്കാം. അബൂ ഹുറൈറ മാത്രം പഠിച്ചാൽ പോരാ, ബുഹാരി ആരാന്നും മനസ്സിലാക്കണം. ബുഹാരി പറഞ്ഞു ഫരിജാരൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിന്നിട്ട് നിസ്കരിക്കണം എന്നാണ്, നിന്ന് നിസ്കരിക്കണം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെന്താ ഈ പറഞ്ഞത്? ഹോമൂലില്ലായ കാര്യത്തിന് ആദ്യം പറഞ്ഞത് നിന്ന് നിക്കരിക്കണം എന്ന്. ഫൈൻ ഫിക്സും, അങ്ങനെ പിന്നെ നിങ്ങൾക്ക് പേടിയുണ്ടായ പരിചാരൻ അപ്പോഴും നിന്ന് നിക്കരിച്ചോളൂ. എന്ത് വർത്താനത്? ഇത് സാഹിത്യമാണ്, ഖുർആനാണ്, ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യ ഗ്രന്ഥ. അതിൽ അള്ളാഹു ആദ്യം നിന്ന് നിക്കരിക്കാൻ പറഞ്ഞു, പിന്നെ അള്ള പറഞ്ഞു നിങ്ങൾക്ക് വല്ല പേടിയോ ബേജാറൊക്കെ വന്ന അപ്പോഴും നിന്ന് നിക്കരിച്ചാണ് എന്ന് പറഞ്ഞു. ഇത് അള്ളാഹ്ക്ക് പറയാൻ പറ്റിയതല്ല, ബുഹാരിക്ക് പറയാം. കാരണം ബുഹാരി നുണയന, നുണ പറയും, അടക്കം പറയാം. അപ്പൊ ഈ രിജാലിന്റെ അർത്ഥം ഖിയാമൻ എന്നാണെന്ന് ബുഖാരിന്റെ കിതാബിൽ അത് എഴുതിയിരിക്കുന്നത്. അതിന് അർത്ഥം പറയുമ്പോ അവര് ഫരിജാലൻ എന്ന് പറഞ്ഞാൽ റാജിലിന്റെ ഇമാണ്, റാജിൽ എന്ന് പറഞ്ഞാൽ കായിമ എന്നാണ് അതിന്റെ അർത്ഥം എന്ന് ഒരു ഹോജ പറഞ്ഞിട്ടുണ്ട്. ഏതാ ഹോജ എന്ന് പറയണ്ട, ഹോജാക്കന്മാർ കുറെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവർക്ക് ഫൈദാമിത്തു, അങ്ങനെ നിങ്ങൾക്ക് സ്വസ്ഥത വന്നാലോ, ബേജാറും പ്ലെയിനും വണ്ടിയും പ്രശ്നങ്ങളൊക്കെ തീർന്നു, സ്വസ്ഥമായിട്ട് അവിടെ ചെന്നു, ഗൾഫിൽ ചെന്നു, അല്ലെങ്കിൽ ഓഫീസിൽ ചെന്നു, അല്ലെങ്കിൽ വീട്ടിൽ ചെന്നു എന്നായിരിക്കാം. സ്വസ്ഥമായിട്ട് വന്നാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഫദ്കുർവാഹ കമാ അല്ലമക്കും, പിന്നെ അള്ളാഹ് പഠിപ്പിച്ച മാതിരി നിക്കരിച്ച മതി. അങ്ങനെ തന്നെ കേൾക്കണം, പിന്നെ അള്ളാഹു നിങ്ങൾക്ക് പഠിപ്പിച്ച മാതിരിയാണ് നിക്കരിച്ച ആളുകൾ. അള്ളാഹു എവിടെ പഠിപ്പിക്കൽ? ബുഖാരിയില. അള്ളാഹു പഠിപ്പിക്കൽ മുസ്ലിമില. അള്ളാഹുവിന്റെ പഠിപ്പിക്കൽ ഫത്വൽമില്ല, ഉമ്മില, ഒന്നുമല്ല. അള്ളാഹു പഠിപ്പിക്കുന്ന സാധനതാണ് വിശുദ്ധ ഖുർആൻ. ഇതിലാണ് അള്ളാഹു പഠിപ്പിക്ക. പിന്നെ നിങ്ങൾ അള്ളാഹു പഠിപ്പിച്ച മാതിരി തന്നെ നിസ്കരിക്കണമെന്ന് അള്ളാഹു പറഞ്ഞിട്ട് അബൂ ഹുറൈറ എന്താ പറയണത്? നബി പഠിപ്പിച്ച മാതിരി കേൾക്കാവുള്ളൂ, തർക്കടില്ല. അള്ളാഹ് പഠിപ്പിച്ച മാതിരി തന്നെ നബി നിക്കരിക്കൊള്ളുന്നുണ്ട്, ശരിയാ. പക്ഷെ നബി നിക്കരിച്ച രൂപം ഇവിടെ എഴുതി വെച്ചോ, എഴുതി വെച്ച 1300 കൊല്ലം കയ്യിൽക്ക് യാതൊരു വർക്കലും ഉണ്ടായിരുന്നില്ല. 1300 കൊല്ലം കഴിഞ്ഞ രക്ഷപ്പെടാൻ മുജാഹിദീങ്ങളൊന്നും പറഞ്ഞ് കൈ മേപ്പെട്ടിരുന്നു. അപ്പൊ നബി ചെയ്താണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ അങ്ങോട്ട് മേപ്പെട്ടായത്? 1300 കൊല്ലം കീപ്പിട്ടിറങ്ങിയ പിന്നെ ഇങ്ങനെ മേപ്പെട്ടാത്? വേറെ അരസിക്കാരെങ്ങനെ നിങ്ങൾ പറയാൻ കാരണം? മാലിക്കും അദ്ദേഹം ഒട്ടാ പറഞ്ഞ കൈ എവിടെ വെക്കാൻ പാടില്ല, കൈ തൂക്കിയണം. നബി പറഞ്ഞ മാതിരിയാണ് ഇവർ പഠിച്ചതെങ്കിൽ ഒരാളുടെ കൈ കീഴ്പ്പെട്ടും, ഒരാളുടെ കൈ നെഞ്ഞത്തും, മറ്റാളെ കൈ ചൂട്ടിലൊക്കെ ആവാൻ എന്തേ കാരണം? നബി പരസ്യമായിട്ട് മദീനത്തെ പള്ളിയിൽ 5 നേരം എന്നാ അവർ പറഞ്ഞത്. 5 നേരം പരസ്യമായിട്ട് മദീനത്തെ പള്ളിയിൽ വെച്ച് നിസ്കരിച്ചിരുന്ന നബിന്റെ കൈ എവിടെയാണെന്ന് പഠിക്കാൻ ഈ 4 ജാതികൾ ചെന്നപ്പോ കുരുടന്മാർ ആനയെ കാണാൻ പോയ മതിലില്ലേ? അത് ഓരോറ്റൊന്നിനും മനസ്സിലായ നബിന്റെ കൈ എവിടെയാണെന്നുള്ളത് മനസ്സിലായില്ല. അപ്പോ അത് കണ്ടിട്ട് എഴുതി വെച്ചതല്ലേ, കാണാതെ എഴുതി വെക്കുക. കാണാതെ ഓരോരുത്തർക്ക് തോന്നിയതുകൊണ്ട് എഴുതി വെക്കുക. അങ്ങനെ ഉണ്ടോ ഇവർക്ക് പണിയെന്ന് നമുക്ക് നോക്കാം. കാണാതെ ഓരോരുത്തർക്കും എഴുതി വെക്കുന്ന പണിയുണ്ടോ ഇല്ല എന്നൊക്കെ നമ്മളിവിടെ വിവരിക്കാൻ പോവാണ്. അപ്പൊ നിർത്തം അവിടെ കിട്ടിയില്ലേ? നിർത്തം കിട്ടി. അള്ളാഹു പഠിപ്പിച്ച മാതിരി നിസ്കരിക്കണം എന്ന് അള്ളാഹു പറഞ്ഞു. നബി പഠിപ്പിച്ച മാതിരി നിസ്കരിക്കണം എന്ന് അള്ളാഹുവിന് പറയാൻ ശരിയായല്ലോ. അങ്ങനെയാണ് അള്ളാഹു പറഞ്ഞൂടെ. പക്ഷെ നബി പഠിപ്പിച്ച മാതിരി നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ നബി പഠിപ്പിച്ചത് ഇങ്ങനെയാണെന്ന് അബൂ ഹുറൈറ പറയും, അങ്ങനെയാണെന്ന് അലി നബി താലിബ് പറയും, മറ്റേ കാണുന്ന മുആവിയ പറയും. മൂന്ന് ജാതിയിലായിരിക്കും. അതുകൊണ്ട് നബി പഠിപ്പിച്ച മാതിരി എന്ന് പറഞ്ഞാൽ ഒക്കെ കലത്താവും, അതിന് കിതാബില്ല. നബിന്റേതായ ചര്യ എഴുതി വെച്ചൊരു ഗ്രന്ഥം സുരക്ഷിതമായി ഇവിടെ ലോകത്ത് വരാൻ പോണില്ല എന്നുള്ളതൊക്കറിയാം. ഇവിടെ ബുഹാരി മുസ്ലിമൊക്കെ കുത്തിക്കുടിച്ചുണ്ടാക്കിയ എന്താണെന്ന് നമുക്ക് ഇച്ചിട്ടുണ്ട്. അവിടെ പറഞ്ഞുതരാം, ഉറക്കപ്പോ പറഞ്ഞുതരാം. അപ്പൊ നബിന്റേതായ ചര്യ, നബി എങ്ങനെ നമസ്കരിച്ചു എന്ന് വിവരിക്കുന്ന ഒരു ഗ്രന്ഥം ഖുർആനല്ലാതെ ഇവിടെ ഈ ഭൂമുഖത്ത് സുരക്ഷിതമായ സംരക്ഷിക്കപ്പെട്ട ഒരു ഗ്രന്ഥം, ഈ ഭൂമുഖത്തിൽ ശുദ്ധമായ ഒരു ഗ്രന്ഥം ഈ ഭൂമുഖത്തില്ല. ബുഹാരിയിലും മുസ്ലിമിലും എന്താണുള്ളത്? ബിസ്മി ഓതണോ ഓതണ്ടേ? ഓതിന്നും പറഞ്ഞിട്ടുണ്ട്, ഓതിയില്ലാന്നും പറഞ്ഞിട്ടുണ്ട്. എന്താ കിട്ടി? കുനൂത്ത് ഓതണോ ഓതണ്ടേ? ചിലപ്പോ ഓതലുണ്ട്, ചിലപ്പോ ഓതാതിരിക്കലുണ്ട്, വല്ലതും കിട്ടിയോ? പിന്നെ റുക്കുവിൽ നിന്ന് പൊന്തുമ്പോ എന്താ പറയണത്? അത് അബൂ ഹുറൈറ ഒക്കെ പറയുന്നുണ്ട്, സമി അല്ലാഹു ലിമൻ ഹമിദാന്ന്. അലി നബി താലിബ് ഒക്കെ പറഞ്ഞു അല്ലാഹു ഒക്കെ പറഞ്ഞു തീരണെന്നാ. അപ്പൊ എന്താ കിട്ടിയത്? രണ്ടും ബുഹാരിയിലുള്ളത് തന്നെ. രണ്ടും ബുഹാരിയിലുള്ളത് തന്നെയാണ്. അപ്പൊ ബുഹാരി നോക്കിയപ്പോ എന്തെങ്കിലും മനസ്സിലാവൂ? എവിടെ നോക്കിയെന്നാണ് തർക്കം? ഫാത്തിഹ ബിസ്മി ഓതിക്കണോ? അവിടെ തർക്കം. ആമീന്റെ അവിടെ മാത്രം തർക്കല്ല കേട്ടോ, ശ്രദ്ധിക്കണോ? ആമീന്റെ ഒരു കടുകെട്ടി നോക്കണോ? ഈ ജൂതന്മാരുടെ ആമീൻ ബുഹാരിയിൽ കൂടി പ്രചരിപ്പിച്ചപ്പോൾ ആ വിഷയത്തിൽ മാത്രം ബുഹാരിക്ക് തർക്കല്ല. ബിസ്മിന്റെ കാര്യത്തിൽ തർക്കാണ്, ഫാത്തിഹോദന്റെ കാര്യത്തിൽ തർക്കാണ്, റുക്കോയിൽ പൊന്തുമ്പോ ചെല്ലേണ്ട കാര്യത്തിൽ തർക്കാണ്, റുക്കോയിൽ പോകുമ്പോഴും വരുമ്പോഴൊക്കെ തക്ബീർ ചെല്ലണോ എന്നുള്ള കാര്യം തന്നെ തർക്കാണ്. അബൂ ഹുറൈറ പഠിപ്പിച്ചപ്പോ ഒറ്റ തക്ബീറെ ചെല്ലാൻ പാടില്ല എന്നുള്ള രൂപത്തിലാണ് പഠിപ്പിച്ചത്. മുസീ സലാത്തിന്റെ നിസ്കാരം നട്ട് അരിയുന്നുണ്ട്. അതിൽ അബൂ ഹുറൈറ പറഞ്ഞെന്താ? ഒറ്റ തക്ബീറും വേണ്ട, ഒരു കവാത്ത്. അത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ഫാത്തിഹ ഏതായിരുന്നാലും ഒഴിവാക്കാൻ വയ്യല്ലോ, ഫാത്തിഹ അങ്ങോട്ട് ഊതുക, പിന്നെ ഒരു കവാത്ത. ആ കവാത്ത് പട്ടാളക്കാർ കവാത്ത് എടുക്കും പോലെ ഒരു 2 ആവർത്തി 3 ആവർത്തി 4 ആവർത്തി ഒക്കെ കവാത്തായിട്ട് നടത്താന്നല്ലാതെ ഒരൊറ്റ തക്ബീർ പോലും ചെല്ലൽ അത് നബി പഠിപ്പിച്ചതിൽ ഇല്ലാന്ന് പഠിപ്പിച്ച മനുഷ്യനാണ് ഈ അബൂ ഹുറൈറ. മനസ്സിലായോ? ശിവ സലാത്തിന്റെ ഹദീസ് പറഞ്ഞു ബുഖാരി മുസ്ലിമിലേതാ. എന്നിട്ട് എന്താക്കി? അപ്പൊ അല്ലാഹു അക്ബർ എന്ന് ആദ്യം ഒന്ന് പേരിന് ചൊല്ലും, പിന്നെ റുക്കുവിലും സുജൂദിലൊന്നും അല്ലാഹു അക്ബർ ഇല്ലാതെ മദീനത്തെ പള്ളികളിൽ മുആവിയയുടെ 10-15 വർഷക്കാലത്തെ ഭരണ സമ്പ്രദായത്തിൽ മക്കത്തും മദീനത്തും തക്ബീർ പോലും ചെല്ലാതെയായിരുന്നു അബൂ ഹുറൈറ നിക്ഷേപിച്ചിരുന്നത് അതാ എഴുതി വെച്ചിരിക്കണേ. ശറഹ് മുഹദ്ദ ശറഹ് മുഹദ്ദബ് ശറഹ് മുസ്ലിം പോലെയുള്ള കിതാബുകളൊക്കെ നോക്കിയാൽ കാണാം, അതിന്റെ ശിഖരങ്ങൾ കാണാം, മുഴുവൻ പറയില്ല. അബൂഹുറൈറന്റെ കാലത്താണ് ഇന്ത്യക്കാലത്തിന്റെ തക്കബീറിൽ തർക്കമുണ്ടായിരുന്നത്. തർക്കല്ല അന്ന് ചെല്ലലില്ല, ചെല്ലലില്ല. അപ്പൊ തക്കബീർ പോലും അക്കാലത്ത് ഇല്ലാതാക്കി. ആമീൻ ഉച്ചത്തിൽ ചെല്ലണം, ഞാൻ മുക്രിയാണ്, ഞാൻ വാങ് കൊടുക്കും, വാങ് കൊടുത്തിട്ട് ഇങ്ങോട്ട് എത്തുമ്പോഴേക്ക് നേരം കുറച്ച് വൈകി പോകും. അതുകൊണ്ട് നിങ്ങൾ മർവാനോട് പറഞ്ഞേൽപ്പിക്ക, നിങ്ങള് ഫാത്തിഹ ഓതിയിട്ട് പെട്ടെന്ന് ആമീന്റെ അവിടേക്ക് എത്തരുത്, ഞാൻ വന്നിട്ട് ഇരിക്കും കൂടിയും കൂടിയിട്ട് ആമീൻ ഉറക്കെ ചെല്ലണം. അതുകൊണ്ട് ആ ഫാത്തിഹ ഓതൊക്കെ ഒന്ന് മെല്ലെ സ്ലോ ആയിട്ട് പോയാൽ മതി. ഞാൻ മൂപ്പര് ബാങ്ക് കൊടുക്കാൻ പോയി, മദീനത്ത് ബാങ്ക് തുടങ്ങിയത് മൂപ്പരാ, വേറെയാളെ ബാങ്ക് കൊടുക്കാൻ കിട്ടണ്ടേ, ഇല്ല നോക്കണ്ടേ, ബാങ്കിലെന്ത് നുണ, ഇത്രയും ശുദ്ധിയായ ഒരു വാക്യത്തിലെന്ന് വിചാരിക്കണ്ട, അതിനുണ്ട് കുറേ നുണ. അപ്പൊ ഈ നുണ പറയാൻ ആരും കിട്ടിയില്ല, അബൂഹുറൈറ എന്നെ ഏറ്റെടുക്കേണ്ടി വന്നു. മൂപ്പര എന്നെ പോയിട്ട് ബാങ്ക് കൊടുത്തു, ബാങ്ക് കൊടുത്തിട്ട് ആമീൻ ചെല്ലാനും വേണം, മൂപ്പര എന്നെ ഉറക്കെ ചെല്ലണം, അപ്പോഴേ മറ്റുള്ളവർ ചെല്ലുള്ളൂ. അപ്പൊ പറഞ്ഞേൽപ്പിക്കല, ഞാൻ വരുമ്പോഴേക്ക് ആമീന്റെ അവിടെ എത്തരുത് എന്ന് അബൂഹുറൈറ പറഞ്ഞിരുന്നെന്ന് അതും ബുഹാരിയിലുണ്ട്. ബുഹാരി കൊണ്ട് കുറെ ഗുണവും കിട്ടിയിട്ടുണ്ട് കേട്ടോ, കുറെ ഗുണവും കിട്ടിയിട്ടുണ്ട്, കുറെ ദോഷവും കിട്ടിയിട്ടുണ്ട്, വേണ്ടാത്ത കുറെ അസംബന്ധങ്ങൾ പറഞ്ഞു തരും. പക്ഷെ ഇത്തരത്തിലുള്ള ചില സീക്രട്ട് ചരിത്രങ്ങളുണ്ടല്ലോ, അതും ബുഹാരി തന്നെ ഞമ്മൾക്ക് കിട്ടുന്നത്. അതിൽ നിന്ന് കിട്ടിയെങ്കിലേ കാര്യമുള്ളൂ. അത് അലിബിൻ അബി താലിബിന്റെ ആൾക്കാർ അബൂഹുറൈർ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആരും സമ്മതിക്കില്ല. അപ്പൊ അബൂഹുറൈറന്റെ ശിഷ്യ പരമ്പരയിൽപ്പെട്ട ബുഹാരി തന്നെ അബൂഹുറൈറയെ സംബന്ധിച്ച് ഇന്നത് എഴുതിയിരിക്കുന്നു, ഇന്നത് പറഞ്ഞിരിക്കുന്നു, പറഞ്ഞതിൽ നിന്ന് ഇന്നത് കിട്ടി എന്ന് പറഞ്ഞാൽ അത് വലിയൊരു തെളിവാണ്. എന്റെ ഈ 13 ഗ്രന്ഥത്തിലും ഞാൻ ചെയ്യുന്ന പണിതാ, ബുഹാരിയും മുസ്ലിം മുതലായ അബൂഹുറൈറയുടെ പക്ഷത്തുള്ള അനുയായികളായ ആൾക്കാർ എഴുതിയുണ്ടാക്കിയ ആ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് അബൂഹുറൈറ തനി ജൂതനാണെന്ന് സ്ഥാപിക്കൽ, വെറുതെ ഒന്നല്ല, ജൂതനാണെന്ന് സ്ഥാപിക്കൽ ബുഹാരി മുസ്ലിം കൊണ്ടാണ്. എങ്ങനെയാ സ്ഥാപിക്കാൻ? നമ്മളൊക്കെ ഷഹാദത്ത് ചൊല്ലുമ്പോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ചൊല്ലും അല്ലേ? നമ്മൾക്ക് അതല്ലേ ചൊല്ലൂ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയലേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അതാണ് നമ്മുടെ ഷഹാദത്ത്, ഇസ്ലാമിന്റെ ഷഹാദത്ത്. ഈ അബൂ ഹുറൈറ ഷഹാദത്തിൽ ഇങ്ങനെ നിശ്ചണ്ടോ, അത് ബ്രഹ്മം ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖല അൽ ജന്ന മുഹമ്മദ് റസൂലുള്ളാഹ് കട്ടു മുഹമ്മദ് റസൂലുള്ളാഹ് കട്ടു അവിടെ ഇല്ല. മരിക്കാൻ കാലത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി കൊടുക്കണമെന്ന് പറയുമ്പോ ഈ മനുഷ്യൻ പറയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി കൊടുത്താൽ മതി, മുഹമ്മദ് റസൂലുള്ളാഹ് ചൊല്ലി കൊടുക്കേണ്ട ആവശ്യമില്ല. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ മരിക്കാൻ കിടക്കുന്ന ആൾക്കാർക്ക് പോയിട്ട് ശാസ്ത്രി ചൊല്ലി കൊടുക്കുമ്പോ ഒക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി കൊടുക്കുള്ളൂ, മുഹമ്മദ് റസൂലുള്ളാഹ് അഥവാ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് മതി എന്ന് പറഞ്ഞിട്ട് അബൂ ഹുറൈറ പറഞ്ഞ മാതിരി അവിടെ മറ്റത് കട്ടിയില്ല. ഇത് അബൂ ഹുറൈറ പഠിപ്പിച്ചതാണ്, മുഹമ്മദ് റസൂലുള്ളാഹ് മരിക്കുമ്പോൾ പോലും മുഹമ്മദ് റസൂലുള്ളാഹ് ചൊല്ലണ്ട. അവിടുന്ന് പ്രത്യേകം ഖുർആൻ നമസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞ ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞു വെച്ച ആയത്ത്.
അല്ലാഹുവിൻ തോഴൻ ഇബ്രാഹിം നബിയും അന്നാളിൽ പാടിയ ദീനിസ്ലാമായിരമായിരം അമ്പിയ മുർസൽകൾ പാരിതിൽ പാടിയ ദീനിസ്ലാം വന്നു.